വളരെയധികം നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. നിങ്ങൾക്കിരിക്കാം. ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി ഞാൻ വിശ്വസിക്കുന്നു, അതായത് യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടത്ര മുറിയോ അല്ലെങ്കിൽ ഇരിപ്പിടമോ ഇല്ലാത്തതിൽ ഖേദിക്കുന്നു. ഒരുപക്ഷെ വരുന്ന ആഴ്ചയിൽ യോഗങ്ങളെക്കുറിച്ച് കേട്ട് ജനങ്ങൾ കടന്നുവരുന്നത് വർദ്ധിക്കാനിടയുണ്ട്. എന്നാൽ ഈ പ്രത്യേക സമയത്തിനുള്ള കാരണം നമ്മൾ ചെയ്യുന്നത്, എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഈ ബോധ്യത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, അതായത് ഈ ദിവസത്തെ സഭയ്ക്ക് ഈ സന്ദേശം ഉണ്ടായിരിക്കണം. കാരണം തിരുവെഴുത്തിലെ ഏറ്റവും വിശിഷ്ടമായ സന്ദേശമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ അത് ഈ സമയത്ത് ക്രിസ്തുവിനെ അവന്റെ സഭയിൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആർക്കും വിശ്വസിക്കാനോ അവരെന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്നോ അറിയാൻ കഴിയില്ല. അവർക്കവരുടെ ചിന്തകളെയും വിശ്വാസത്തെയും അടിസ്ഥാനമാക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ഉണ്ടായിരിക്കാതെ അതിന് കഴിയില്ല. ആ കാരണത്താൽ ഈ അവസാന നാളുകളിലും സമയത്തിന്റെ ഈ അവസ്ഥയിലും തിരുവെഴുത്ത് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ തിരയാനും നാം എവിടെയാണെന്ന് കണ്ടെത്താനും നമുക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ നമ്മുടെ സഭ അത്രയും വലുതല്ലാത്തതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. എന്നെങ്കിലും ഒരു ദിവസം അതാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ വെളിപാട് പുസ്തകത്തിന്റെ ചരിത്രപരമായ ഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ളതായി ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നതിനിടയായി അതെനിക്ക് ഒരു തോന്നൽ തന്നെ കൊണ്ടുവന്നു. അതായത് ഈ 7 സഭായുഗങ്ങൾക്ക് ശേഷം ഞാൻ അതിൽ കൂടെ കടന്നുപോയിരുന്നു. അത്തരത്തിലുള്ള മറ്റൊരു പരമ്പര കൂടി, അതായത് യഥാർത്ഥ സഭയും വ്യാജസഭയും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ചരിത്രത്തിലൂടെയും തിരുവെഴുത്തിലൂടെയും മാത്രമായിട്ടാകുന്നു. അതിപ്രകാരം ഒരിക്കൽ ഞാനൊരു പ്രസംഗത്തിൽ വേദപുസ്തകത്തിൽ കണ്ടെത്തിയ യഥാർത്ഥ മുന്തിരിവള്ളിയും വ്യാജമുന്തിരിവള്ളിയും എടുക്കാൻ ശ്രമിച്ചതുപോലെയാകുന്നു. അങ്ങനെ ഞങ്ങൾ ജനങ്ങളെ ഇരുത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് കസേരകൾ എടുക്കാൻ ശ്രമിക്കാം. കൂടാതെ നമുക്ക് വീണ്ടും കുറച്ച് കസേരകൾ ഇവിടെ പിന്നിലായും പുറത്തായും എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെയുള്ള മുറികൾ നിറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. കുറച്ചുകൂടി ഇവിടെ ചുറ്റുമായി, അതിനാൽ ശുശ്രൂഷയുടെ സമയത്ത് കുറച്ചു പേർക്കുകൂടി ഇരിക്കാൻ കഴിയും. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഉത്കണ്ഠയുള്ള നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്. അത് ഞങ്ങൾ എല്ലാ സമയത്തും അതിനെക്കുറിച്ച് അത് വിശദീകരിക്കുന്നതാണ്. ഞാനത് ഏറ്റെടുക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ സ്വയം കരുതുകയോ അതേറ്റെടുക്കുക. വെളിപാടിന്റെ ഈ മഹത്തായ പുസ്തകം 7 സഭാകാലഘട്ടങ്ങളുടേതാകുന്നു. എന്നാൽ ഞാൻ ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. കാരണം ഞാൻ അതിലേക്ക് വരുന്നത് പോലെ തന്നെ അതെനിക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാകുന്നു. അതിന്റെ സ്വാഭാവികമായ ചരിത്രം അതെടുത്തിരിക്കുന്നത് എനിക്കറിയാവുന്ന ഏറ്റവും മികച്ച ചരിത്രകാരന്മാരിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എന്റെ പഠനമുറിയിൽ ഇപ്പോൾ തന്നെ അത് കിടപ്പുണ്ട്. അത് ഏകദേശം 5ഓ 6ഓ വ്യാഖ്യാനങ്ങളാകുന്നു. ഇസ്ലോപ്പിന്റെ 2 ബാബിലോണുകൾ, ഫോക്സിന്റെ രക്തസാക്ഷികളുടെ പുസ്തകം കൂടാതെ മറ്റ് മഹത്തായ പുസ്തകങ്ങളുമാകുന്നു. അതിപ്രകാരം മുൻ നിക്കിയാ സമ്മേളനം പോലെ അതിനെക്കുറിച്ചുള്ള 4 പുസ്തകങ്ങളും, അവയിൽ ഓരോ പുസ്തകത്തിലും 400ഓളം പേജുകളാണുള്ളത്. അവിടെ നിക്കിയാ സമ്മേളനവും കൂടാതെ നമുക്ക് കഴിയുന്ന എല്ലാ ചരിത്രവുമാകുന്നു. കാരണം ഇതിന് പിന്നിലായി കാന്തശക്തിയുള്ള ടേപ്പിൽ നിന്ന് നമ്മൾ 7 സഭാകാലഘട്ടങ്ങളെക്കുറിച്ച് ഒരു വ്യാഖ്യാനം എഴുതാൻ പോകുകയാണ്. അത് നമുക്ക് കഴിയാവുന്നിടത്തോളം ലോകമെമ്പാടും അയക്കാനാകുന്നു. കാരണം നാം അന്ത്യനാളുകളിലായിരിക്കുന്നു, നാം അവസാന സമയത്താകുന്നു. അത് ഇതുവരെയും എന്റെ ഹൃദയത്തിൽ ഇത്രയധികം ഉദിച്ചു വന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരുന്നതുവരെയും അതിനുശേഷം പിന്നെ നമ്മൾ എവിടെയാണെന്ന് ഞാൻ കാണുകയുണ്ടായി. അതിനുശേഷം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങിയും അതിനെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും ഇത് സ്ഥാപിക്കാനും തുടങ്ങി. കൂടാതെ എനിക്കത് ഇതുപോലെ ഒരു സഭയിൽ വേണ്ടത്ര രീതിയിൽ ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് അതിനെ ഒരു പുസ്തക രൂപത്തിൽ എഴുതിയാൽ എനിക്ക് പ്രസംഗപീഠത്തിൽ അത് ചെയ്യുന്നതിനായി എനിക്ക് അനുഭവപ്പെടുന്നു. കൂടാതെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം എന്നെ സഹായിക്കാൻ എന്റെ മേൽ വരികയുമാണെങ്കിൽ അപ്പോൾ എനിക്ക് പുസ്തകം എഴുതാൻ അത് കൂടുതൽ മതിയാകും. ഞാനത് ടേപ്പിൽ നിന്ന് എടുത്തതിനു ശേഷം, കാരണം അവിടെ നമുക്ക് അതിന്റെ പ്രചോദനം ലഭിക്കും. പുസ്തകങ്ങൾ തീർച്ചയായും ഒരു രീതിയിൽ കുറച്ചൊക്കെ നേരെയാക്കും, കാരണം ഇവിടെ നമുക്ക് പുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്കിവിടെ ഇടാൻ കഴിയുന്നു. അതിനുശേഷം നാം സ്വയം ആവർത്തിക്കാൻ വളരെയധികം സമയമെടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു. അതിനെ തുടർന്ന് പുസ്തകത്തിൽ അതെല്ലാം നേരെയാക്കും. എന്നാൽ നമുക്ക് കഴിയാവുന്നിടത്തോളം അതെല്ലാം ടേപ്പുകളിൽ ലഭിക്കുന്നതിന് നാം ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ടേപ്പുകൾ ഓരോ രാത്രിയും പുസ്തകങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും മറ്റും അവർ കുട്ടികൾ അത് കെട്ടിടത്തിന് പുറത്തായി അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഓരോ രാത്രിയും എനിക്കതിന് കഴിഞ്ഞെന്ന് വരികില്ല. ദൈവത്തിന്റെ മഹത്വത്തിനായി ശ്രമിക്കാൻ നമ്മൾ സ്വയം അത് നമ്മുടെ മേൽ ഏറ്റെടുത്തിരിക്കുകയും ഈ 7 സഭാകാല സന്ദേശങ്ങൾ, അല്ലെങ്കിൽ 7 സഭാകാലഘട്ടങ്ങൾ 7 രാത്രികളിലായി കൊണ്ടുവരുന്നതിനും ആകുന്നു. ഓരോ കാലഘട്ടത്തെ ഓരോ രാത്രിയും എടുക്കുന്നതായിരിക്കും. അതിപ്രകാരം തിങ്കളാഴ്ച രാത്രി എഫേസസ്, ചൊവ്വാഴ്ച രാത്രി സ്മുർണ, ബുധനാഴ്ച രാത്രി പെർഗമസ്, വ്യാഴാഴ്ച രാത്രി തുയഥൈര, വെള്ളിയാഴ്ച രാത്രി സാർദീസ്, ശനിയാഴ്ച രാത്രി ഫിലാദെൽഫിയ, ഞായറാഴ്ച രാവിലെയും ഞായറാഴ്ച രാത്രിയും ലാവോദിക്കിയ. അത് നാം ജീവിക്കുന്ന സഭായുഗമാകുന്നു. യഥാർത്ഥ സഭയുടെ ചരിത്രം നൽകുന്നതും അതുകൂടാതെ എഴുത്തുകാരും ചരിത്രകാരന്മാരും ആ കാലഘട്ടത്തിലെ ദൂതന്മാരും കൂടാതെ സന്ദേശങ്ങളും സഭയുടെ നടത്തിപ്പും അത് ഈ സമയം വരെ വന്നതുപോലെയും ആകുന്നു. ആ തിരുവെഴുത്തുക്കളുടെ ഓരോ മുൻകൂട്ടിയുള്ള പ്രവചനവും ചരിത്രവുമായി എങ്ങനെ ഉറച്ചു നിൽക്കുന്നുവെന്ന് കാണുന്നത് അതിശയകരമാണ്. കൃത്യമായും അതിന്റെ ചിന്തയിലേക്ക് കടക്കുന്നതാകുന്നു. അതെന്നെ പോലും അത്രയധികം വിസ്മയിപ്പിച്ചിട്ട് ഇന്നലെ എന്റെ കണ്ണുകൾ വീർക്കുന്നതുപോലെ തോന്നുന്നതുവരെ ഞാൻ വായിക്കുകയുണ്ടായി. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഭാര്യയോട് പറഞ്ഞു, അത് അങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ, അതെത്ര മഹത്തായ ഒന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ഒരു രാത്രി കൊണ്ട് സഭയ്ക്കുള്ള സന്ദേശത്തെ എല്ലാമായിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു വരികില്ല. എനിക്കത് രാത്രിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് അതെടുക്കുന്നതായിരിക്കും. എല്ലാ രാത്രിയിലും അതിനെക്കുറിച്ച് അറിയിപ്പ് നൽകും. അതിന്റെ ബാക്കി ഭാഗം അന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കും, കാരണം നാം അത് ടേപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാകുന്നു. എനിക്ക് രാവിലെ 10 മണി മുതൽ ഉച്ചവരെ പകൽ സമയങ്ങളിൽ സേവനങ്ങൾ ഉണ്ടായിരിക്കും. അത് സന്ദേശത്തിന്റെ ബാക്കി ഭാഗം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനാകുന്നു, കാരണം അവർക്കത് ടേപ്പിൽ പിടിക്കാൻ കഴിയും. അല്ല, രോഗശാന്തിയുടെ സേവനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കാരണം തിരുവിഴുത്തിലെ പ്രവചന വചനങ്ങൾക്ക് കീഴിലായിരിക്കാൻ നാം ശ്രമിക്കുന്നതാകുന്നു. തുടർന്ന് നമുക്കിവിടെ അടുത്തിടെ ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഈ ശുശ്രൂഷകളെല്ലാം അവസാനിച്ചതിനു ശേഷം പിന്നെ നമുക്ക് വീണ്ടും ഈ സ്ഥലത്ത് തന്നെ രോഗശാന്തിയുടെ ശുശ്രൂഷകൾ നടത്തുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ ഞാനിത് യഥാർത്ഥത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എല്ലാവർക്കും ഓർക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഇവിടെ അത് മുറിക്കുകയും വലിക്കുകയും കൂടാതെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കുലുക്കമുണ്ടാക്കുകയും ചെയ്യാം. എന്നാൽ ഞാൻ ഉത്തരവാദിയാണ്, അതിനല്ല, മറ്റൊന്നിനുമല്ല. എന്നാൽ വചനം പ്രസംഗിക്കുന്നതിന് മാത്രമാകുന്നു. അതായത് അത്രമാത്രം, വെറും വചനം മുറുകെ പിടിക്കുന്നതിന് മാത്രം. പലപ്പോഴും ഈ സഭായുഗങ്ങളിൽ അത് ആരുടെയെങ്കിലും സഭാവിഭാഗത്തെ പ്രതിഫലിപ്പിച്ചേക്കാം. അത് അങ്ങനെ ചെയ്താൽ അത് പരിശുദ്ധതയോടെ ആയിരിക്കണമെന്ന് അർത്ഥമാക്കുന്നില്ല. അത് തിരുവെഴുത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെപ്പറ്റി എനിക്കുള്ള വെളിപാടും പ്രസ്താവിക്കുക മാത്രമാണ്. എനിക്കതിൽ തെറ്റുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് എനിക്കെതിരെ ഉയർത്തിപ്പിടിക്കരുത്. ശരിയെന്താണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തരാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക, കാരണം ഞാൻ തീർച്ചയായും ശരിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊരു കാര്യമെന്നത്, ഇതുപോലെയുള്ള ഒരു യോഗത്തിൽ എനിക്കുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങളെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി ഈ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾക്ക് പരിശുദ്ധാത്മാവ് എന്നെ ഉത്തരവാദിയാക്കുകയും ചെയ്യും. അതിനാൽ നാം എത്ര ഗൌരവത്തോടെയാണ് ഇതിനെ സമീപിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നു. ഇപ്പോൾ ഞാനിത് മറ്റെവിടെയെങ്കിലും പുറത്തെടുക്കുമായിരുന്നു, പക്ഷേ ഇത് പഠിപ്പിക്കലാണ്. പിന്നെ നമ്മുടെ പുറത്തുള്ള സുവിശേഷ സേവനങ്ങളിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരാശയമുണ്ട്, അല്ലെങ്കിൽ വിവേചന ബുദ്ധി, അല്ലെങ്കിൽ അതുപോലെ കാലഘട്ടങ്ങളിൽ കൂടെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ നമുക്ക് നമ്മുടെ സ്വന്തം സഭകളുണ്ട്. നമ്മുടെ സഭകൾ നമ്മെ പഠിപ്പിച്ചതും നാം വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളുമുണ്ട്. നാം മറ്റൊരാളുടെ സഭയിലോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ ഇടയിലോ പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ആ ജനങ്ങളെ അവർ പഠിപ്പിച്ചതിന് വിരുദ്ധമായി എന്തെങ്കിലും പറയുക, കാരണം എല്ലാത്തിനുമുപരി ഞാൻ എന്റെ പ്രസ്താവനകൾ വ്യക്തമാക്കാൻ ശ്രമിച്ചു. അതായത് ഒരു മനുഷ്യൻ ഒരു കത്തോലിക്കനാണെങ്കിൽ അവൻ രക്ഷയ്ക്കായി കത്തോലിക്ക സഭയെ ആശ്രയിച്ചിരിക്കുന്നെങ്കിൽ അവൻ നഷ്ടപ്പെട്ടവനാകുന്നു. അവനൊരു ബാപ്റ്റിസ്റ്റ് ആണെങ്കിൽ ബാപ്റ്റിസ്റ്റ് സഭയെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ നഷ്ടപ്പെട്ടവനാകുന്നു. അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ അവൻ രക്ഷയെ പ്രാപിക്കാൻ പെന്തക്കോസ്റ്റ് സഭയെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ നഷ്ടപ്പെട്ടവനാകുന്നു. പക്ഷേ ഏതൊരു സഭയായാലും എന്നാൽ ആ വ്യക്തി കാൽവരിയിലെ ക്രിസ്തുവിന്റെ പൂർത്തിയായ പ്രവൃത്തികളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഏത് സഭയിൽ ഉൾപ്പെട്ടവനാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അത് കൃപയാലാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇവിടെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച എന്റെ സ്വന്തം ചെറിയ കെട്ടിടത്തിൽ പഴയ ഒരു കൂട്ടം കോൺക്രീറ്റ് കട്ടകളും അതുപോലുള്ള വസ്തുക്കളും ഉപയോഗിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ഒരു രീതിയിൽ ഒരു വിശുദ്ധ സ്ഥലമാണ്. ഞങ്ങൾ ഇത് വെറുക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് മാറുന്നത് കാണുന്നത് ഞങ്ങൾ വെറുക്കുന്നു, കാരണം ഇവിടെയാണ് ദൈവം നമ്മളെ ആദ്യമായി കണ്ടുമുട്ടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കതിനൊരു തറ പോലും ഉണ്ടായിരുന്നില്ല, എന്നാൽ അത് വളരെ പഴകിയ ഒരു സ്ഥാനത്ത് വരെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അങ്ങനെ നാം ഒരു കെട്ടിടത്തിലായിട്ട് ഇവിടെ നിർമ്മാണ പരിപാടിയിലാകുകയും ഈ കട്ടകളെ ഇവിടെ ഈ സഭയുണ്ടാക്കുന്നതിനായി നിറയ്ക്കുകയുമാണ്. ഇപ്പോൾ അതുവരെ ഞാൻ പ്രവർത്തന മേഖലയിൽ നിന്ന് മടങ്ങുമ്പോൾ അവിടെ ഞാൻ സഹോദരന്മാരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ സന്ദേശങ്ങളും ഇത്യാദി കാര്യങ്ങളുമാകുന്നു. അപ്പോൾ അതെനിക്ക് എന്റെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം നൽകുകയും എന്റെ തന്നെ ഇവിടെയുള്ള ഈ പ്രസംഗപീഠത്തിൽ നിന്നും ആകും. അതുകൊണ്ട് നിങ്ങൾ പറയുകയാണ് എന്നെ അല്പം വ്യത്യസ്തമായി പഠിപ്പിച്ചിരിക്കുന്നു, ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനെ തുടർന്ന് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. നോക്കൂ, ആരും അതിനെ ചെലവ് നിർവഹണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നില്ല. അത് ഇവിടെയുള്ള ഈ കൂടാരമാകുന്നു. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരുന്നതിനായി ആർക്കും സ്വാഗതം. നേരെ കടന്നു വരിക മാത്രം ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ വേദപുസ്തകങ്ങൾ കൊണ്ടുവരാനും എല്ലാ യോഗങ്ങളിലും ഒരു പെൻസിലും കടലാസും കൊണ്ടുവരാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ എല്ലാ വ്യാഖ്യാനങ്ങളും മറ്റുമായി എനിക്കിവിടെ എല്ലാ പുസ്തകങ്ങളും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഓരോ തവണയും ഇവിടെ കടലാസിൽ ചരിത്രത്തിൽ നിന്നും വ്യാഖ്യാനങ്ങളിൽ നിന്നുമുള്ള ചെറിയ കുറിപ്പുകൾ എഴുതുകയും കുറിച്ചെടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്യുന്നു. അതിനാൽ എനിക്കത് ഇവിടെയുള്ള കുറിപ്പുകളിൽ നിന്നും പുസ്തകം കൈവശം വയ്ക്കുകയും താളുകൾ ഓരോന്നായി മറിക്കുകയും ചെയ്യുന്നതിന് പകരം വായിക്കാൻ കഴിഞ്ഞേക്കും. എന്നിരുന്നാലും തിരുവെഴുത്തുകളുടെ കാര്യം വരുമ്പോൾ നമ്മൾ വേദപുസ്തകം ഉപയോഗിക്കും. അതിനുശേഷം വ്യാഖ്യാനത്തിൽ ഞാനത് വിശദീകരിക്കും, അല്ലെങ്കിൽ ചരിത്രം അത് പറഞ്ഞ ചരിത്രകാരൻ ആരാണെന്നും മറ്റുമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ തീർച്ചയായും പുസ്തകം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ടൈപ്പ് ചെയ്യാൻ കഴിയുകയും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയെടുക്കാനും കഴിയും. ഇപ്പോൾ നമുക്ക് നേരത്തെ ആരംഭിക്കാനും കഴിയുന്നത്രയും നേരത്തെ പിരിച്ചുവിടാനും നമ്മളാൽ കഴിയുന്നതെല്ലാം നാം ചെയ്തിരിക്കും. ഇത് 8 ദിവസമായിരിക്കും. യോഗങ്ങൾ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെ ആയിരിക്കും. ഇന്ന് രാവിലെ ഞാൻ വെളിപാടിന്റെ 1 വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നും ആരംഭിക്കുകയാണ്. കൂടാതെ വെളിപാട് 3 ഭാഗങ്ങളായി സജ്ജീകരിച്ചിരിക്കുന്നു. ആദ്യത്തെ 3 അധ്യായങ്ങളാണ് ഈ 8 ദിവസങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് ഒരു സഭാകാലഘട്ടം തന്നെ നമുക്ക് 1 എടുക്കുമ്പോഴാകുന്നു. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് പോലെ അതിന്റെ അത്യുന്നത സ്ഥാനങ്ങളിൽ നമുക്ക് എത്തേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പുസ്തകം ലഭിക്കുമ്പോൾ അത് കൂടുതൽ വിശദമായി എഴുതപ്പെട്ടിരിക്കും. ഇപ്പോൾ വെളിപാട് അതിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ സഭയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തുടർന്ന് സഭ അപ്രത്യക്ഷമാകുന്നു. അവസാന കാലം വരെ പിന്നെ നാം അതിനെ കാണുന്നില്ല. വെളിപാട് 1-3 സഭയാകുന്നു. വെളിപാട് 4-19 ഇസ്രായേലാകുന്നു, ഒരു രാഷ്ട്രമാകുന്നു. കൂടാതെ 19-22 രണ്ടും ഒരുമിച്ചാകുന്നു. കൂടാതെ ബാധകളും മുന്നറിയിപ്പുകളും ഇത്യാദി എല്ലാമാകുന്നു. അത് അന്ത്യകാലമാകുന്നു. 3 ഭാഗങ്ങളായി സജ്ജമാക്കിയിരിക്കുന്നു. നോക്കൂ, നാം ആദ്യത്തെ 3 അധ്യായങ്ങൾ എടുക്കുന്നു. അത് സഭയെയും നാം ജീവിക്കുന്ന സഭാകാലഘട്ടത്തെയും സംബന്ധിച്ചാകുന്നു. ഇപ്പോൾ ആദ്യം അതൊരുവിധം താല്പര്യമില്ലാത്തതായി തോന്നിയേക്കാം, കാരണം നമുക്ക് തിരികെ പോയി ഒരു അടിസ്ഥാനമുണ്ടാക്കണം. ഞാൻ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തു. ശ്രമിക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്തു. അത് പരിശുദ്ധാത്മാവിന്റെ അനുഭവം ലഭിക്കാനായിരുന്നു. ഇത് ഏത് രീതിയിൽ അതിനെ സ്ഥാപിക്കേണ്ടതാകുന്നു. അതിനാൽ ജനങ്ങൾക്ക് അത് കാണുന്നതിനിടയാകും. അങ്ങനെ നിങ്ങൾ അത് കണ്ടിട്ട് പ്രകാശമാനമാകുകയും അത് നിങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണമാക്കുകയും ചെയ്യും, കാരണം നാം അന്ത്യകാലത്താകുന്നു. ഞാൻ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ആ സഭ എങ്ങനെ ആരംഭിച്ചുവെന്ന് കണ്ടെത്തുന്നത് വളരെ അത്ഭുതകരമായ കാര്യമായിരിക്കുകയും അതെങ്ങനെ നീങ്ങിപ്പോകുകയും എന്താണ് സംഭവിച്ചതെന്നും ദൈവത്തിന്റെ ആ ചെറിയ വിത്ത് ആ കാലഘട്ടങ്ങളിൽ ഓരോന്നിലും കൂടെ എങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നുവെന്നും കണ്ടിരുന്നു. ഏതാണ്ട് ഒരിടത്ത് പൂർണമായും നീങ്ങിപ്പോകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നാളെ രാത്രി ഞങ്ങൾ തുടങ്ങും. കൂടാതെ ഒരു ഒരു കടലാസ് ബോർഡ് ഇവിടെ ഉണ്ടായിരിക്കും. ഒരു കടലാസ് ബോർഡ് അല്ല, ഒരു പലക ബോർഡായിരിക്കും. അതായത് ഒരു കറുത്ത പലക ബോർഡിൽ എഴുതി അതിൽ നിന്ന് അത് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർക്ക് അവരിൽ ഒരാൾക്ക് ഒരു കറുത്ത പലക കൊണ്ടുള്ള ബോർഡ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് പിന്നിലായി കാണുന്നു. ഞാനൊരു ദ്വാരപാലകനെ കൊണ്ട് അതിവിടേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതിവിടെ മുൻവശത്ത് വയ്ക്കുക. അതിനാൽ എനിക്ക് ആ കറുത്ത പലക ബോർഡിൽ നിന്ന് പഠിപ്പിക്കാനും അത് എഴുതാനും കഴിയും. അതിനാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും. നിങ്ങൾക്കത് നിങ്ങളുടെ കടലാസിൽ വരയ്ക്കുകയും മറ്റും ചെയ്യാനും ഞങ്ങളത് കൊണ്ടുവരുമ്പോൾ അതിനോടുകൂടെ കൂടുതൽ അടുക്കാനും കഴിയും. എന്നാൽ തുടക്കത്തിന് മുമ്പ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. സഭായുഗത്തിന്റെ ആരംഭം കാണുന്നതിനും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എങ്ങനെയെന്ന് കാണുന്നതിനും കൂടാതെ അവർ പഠിപ്പിച്ച കാര്യങ്ങളും വേദപുസ്തകത്തിന്റെ തത്വങ്ങളുമാകുന്നു. അതിനെ തുടർന്ന് സഭ അപ്പോസ്തലന്മാരുടെ രണ്ടാമത്തെ തവണയിൽ അവാസ്തവികമായ യഥാർത്ഥ പഠിപ്പിക്കൽ എപ്രകാരം മാഞ്ഞുപോകാൻ തുടങ്ങിയിരുന്നു. മൂന്നാം തവണയിൽ വളരെയധികം വഴിമാറി ദൂരത്താകുകയും ചെയ്തു. നാലാം തവണയായപ്പോഴേക്കും അത് ശീതോഷ്ണമായ ഒരവസ്ഥയിലേക്ക് മാഞ്ഞുപോകുകയും ചെയ്തു. സഭ ഒരു ശീതോഷ്ണമായ സഭയെ കൊണ്ടുവന്നു. അതിനുശേഷം ഒരാത്മാവ് നിറഞ്ഞ സഭ. അതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മതത്തോടുള്ള ആദരവോടെ ഞാനിത് പറയുകയാണ്. തുടക്കം മുതൽ ഈ സമയം വരെയും യഥാർത്ഥമായ സത്യമായ സഭ അതൊരു പെന്തക്കോസ് സഭയായിരുന്നു. അത് സത്യമാണ്. ദൈവം ഈ സഭയെ സംരക്ഷിച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. യേശു ഈ പരാമർശം നടത്തിയപ്പോൾ പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനിത് മനസ്സിലാക്കുന്നു. കഴിഞ്ഞയാഴ്ച ഞങ്ങൾക്ക് ലൂസിയാനയിലെ ഷിർവപോർട്ടിൽ ഒരു യോഗമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആത്മീയ യോഗമായിരുന്നു. അത് ഷിർവപോർട്ടിൽ വെച്ചായിരുന്നു. എനിക്ക് രണ്ടു ദിവസത്തെ അവധിയുണ്ടായിരുന്നു. ഞാനിവിടെയുള്ള സഹോദരൻ വുഡിനോടൊപ്പം കെന്റക്കിയിൽ പോയിരുന്നു. അദ്ദേഹം സഭയിലെ മൂപ്പന്മാരിൽ ഒരാളാകുന്നു, അല്ലെങ്കിൽ ട്രസ്റ്റ്മാരിൽ എന്ന് പറയുന്നതാണ് ശരി. അത് വേട്ടയാടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാട്ടിലേക്ക് പോയി. ഞാൻ ആദ്യത്തെ അണ്ണാനെ വെടിവെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സ്വല്പം കാത്തിരിക്കാം, കാരണം ആരോ ചിലർ അതുവഴി നായ്ക്കളുമായി കടന്നു വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാൻ കുഴികളിൽ നിന്ന് തിരികെ പുറത്തു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. അവ മരങ്ങളിലും കുഴികളിലും ഇപ്പോൾ ഓടി മറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അവ പുറത്തു വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കാം. കാരണം അപ്പോൾ ശരിക്കും തണുപ്പും കൂടാതെ തണുത്തുറഞ്ഞും ചെവികൾ പുകഞ്ഞു വരുന്നു. കൂടാതെ നിങ്ങൾക്കറിയാമോ, ഈ പൊള്ളകളിലൂടെ ശക്തമായ തണുത്ത കാറ്റ് വന്നിരുന്നു. ഞാൻ പറഞ്ഞു, അണ്ണാൻ തിരികെ പുറത്തു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. അങ്ങനെ പറഞ്ഞ് ഇരുന്നില്ല. അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എഴുന്നേൽക്കുക, വേട്ടക്കാരുടെ മലയിടുക്ക് എന്ന് നീ വിളിക്കുന്ന ആ സ്ഥലത്തേക്ക് കയറി ചെല്ലുക, അവിടെ ഞാൻ നിന്നോട് സംസാരിക്കും. അങ്ങനെ വേട്ടക്കാരുടെ മലയിടുക്ക് എന്ന് ഞാൻ പേരിട്ട ഈ സ്ഥലത്തേക്ക് ഞാൻ കയറിപ്പോയി. കാരണം ആ മലയിടുക്കുകൾക്ക് ഞാൻ പേരിട്ടതിന്റെ കാരണത്താൽ ഞാൻ എവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നു. വേട്ടക്കാരുടെ മലയിടുക്ക് കാരണം അവർക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ 16 അണ്ണാനുകൾ ഒരു മരത്തിൽ തന്നെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വേണ്ട പരിധിയിലുള്ളതിനെ വെടിവെച്ചു, ബാക്കിയുള്ളതിനെ അവിടെ വിട്ടിട്ട് ഞാൻ നടന്നുപോയി. അതാണ് കായിക കളി ചെയ്യേണ്ടതായ കാര്യം. അതുകൊണ്ട് ഞാനതിനെ വിളിക്കുന്നു വേട്ടക്കാരുടെ മലയിടുക്ക്. അവനതെനിക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിളിക്കുന്ന ആ സ്ഥലം വേട്ടക്കാരുടെ മലയിടുക്ക്. അവൻ വിളിച്ചിരുന്ന എന്നല്ല, എന്നാൽ ഞാനതിനെ അങ്ങനെ വിളിച്ചിരുന്നു. പിന്നെ ഞാൻ ആ ഇടുക്കിന്റെ ഉയരത്തിൽ കയറി ഒരു വെള്ള ഓക്ക് മരത്തിന്റെ ചുവട്ടിലിരുന്നു. ഏകദേശം അരമണിക്കൂറോളം കാത്തിരുന്നു. ഒന്നും സംഭവിച്ചിരുന്നില്ല. ഞാൻ സ്വയം നിലത്ത് കിടന്നു. സാഷ്ടാംഗം എന്നെ തന്നെ നിലത്ത് കിടന്നുകൊണ്ട് എന്റെ കൈകൾ നീട്ടിവെച്ചു. അപ്പോൾ അവൻ എന്നോട് സംസാരിച്ചു. അങ്ങനെ അവൻ ചെയ്തപ്പോൾ അവൻ എനിക്ക് വെളിപ്പെടുത്തിയ വചനങ്ങൾ ഇതേ തിരുവെഴുത്തുകളിൽ തന്നെ നിന്നും ആയിട്ട് നാം ഇന്ന് രാവിലെ അതിലേക്ക് വരികയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ അത് കണ്ടിട്ടില്ല. പിന്നീട് ഞാൻ ലൂസിയാനയിലെ ഷെർവപോർട്ടിലെത്തിയപ്പോൾ ഒരു സ്ത്രീ, പ്രതിഭാധനയായ ഒരു സ്ത്രീ, അവരുടെ പേര് ശ്രീമതി ഷ്രാഡർ എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദൂതൻ എന്നെ ഇവിടെ നദിക്കരയിൽ കണ്ടുമുട്ടിയപ്പോൾ ആദ്യമായിട്ട് ആ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഈ വചനങ്ങളെ അവനവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു യോഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ മഹിള എഴുന്നേറ്റ് അന്യഭാഷകളിൽ സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അത് വചനം വചനപ്രകാരം അതേ കാര്യങ്ങൾ ദൂതൻ പറഞ്ഞ പ്രകാരം തന്നെയായിരുന്നു. അപ്പോൾ ഇതേ മഹിള തന്നെ ഞാൻ കൂടാരത്തിലേക്ക് നടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ഷെർവപോർട്ടിൽ ഞങ്ങളായിരുന്ന സ്ഥലത്ത് അത് ജീവകൂടി കൂടാരത്തിലായിരുന്നു. പരിശുദ്ധാത്മാവ് ആ മഹിളയുടെ മേൽ വ്യാപരിച്ചിട്ട് മലയുടെ മുകളിൽ വെച്ച് അവനോട് പറഞ്ഞ കാര്യങ്ങൾ വചനപ്രകാരം ഈ മഹിള പറയുകയുണ്ടായി. അപ്പോൾ ആത്മാവ് വ്യാപരിക്കാനും വ്യാഖ്യാനം നൽകാനും തുടങ്ങിയും വെളിപാടിലൂടെയും പ്രവചനത്തിലൂടെയും കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ തുടങ്ങിയും ഈ കാര്യങ്ങൾ അതിനെ തുടർന്നുള്ള രാത്രിയിലെ യോഗങ്ങളിൽ സംഭവിക്കാനിരുന്ന കാര്യങ്ങളായിട്ട് ഒരു തവണ പോലും അത് പരാജയപ്പെട്ടിട്ടില്ല. അതിനു മുമ്പായി ഒരു മഹിള യോഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു ബാപ്റ്റിസ്റ്റ് സഭക്കാരിയായ സ്ത്രീ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയുക പോലും ചെയ്യാതെ അവിടേക്ക് കടന്നുവന്നു. അവൾ യോഗത്തിന്റെ മധ്യേ നിൽക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വീണിട്ട് അവൾ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ശ്രവപ്പോട്ടിലെ ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നുമുള്ള ഒരു ബാപ്റ്റിസ്റ്റ് മഹിളയായിരുന്നു. അതിനുശേഷം അവൾ എന്താണ് ചെയ്തതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അതിനുശേഷം അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനം നൽകിയിട്ട് പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അടുത്ത 3 മാസത്തിനകം മോശയുടെയും ഏലിയാവിന്റെയും പിന്നെ ക്രിസ്തുവിന്റെയും ആത്മാവ് ഈ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യും. അവിടെ അത് സംഭവിച്ചു, സമ്പൂർണമായിരുന്നു. മിസിസിപ്പിയിലെ മെറിഡിയനിൽ നിന്നുമുള്ള ഒരു ബാപ്റ്റിസ്റ്റുകാരനായ മനുഷ്യൻ തന്റെ റെഫ്രിജറേറ്റർ തുറക്കാൻ അതിന്മേൽ കൈവയ്ക്കുകയും റെഫ്രിജറേറ്ററിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നുവന്നു. താൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ അദ്ദേഹം അന്യഭാഷകളിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് താൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് തിരികെ സംസാരിച്ചിട്ട് പറഞ്ഞു, ലൂസിയാനയിലെ ശ്രവപ്പോട്ടിലേക്ക് പോകുക, എന്ത് ചെയ്യണമെന്ന് എന്റെ ദാസൻ നിങ്ങളോട് പറയും. അദ്ദേഹം അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്കിത് മനസ്സിലാകുന്നില്ല, മുമ്പൊരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഓ എന്റെ കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പുള്ള അവസാന നാളുകളിലാണ് നാം ജീവിക്കുന്നത്. ആ ചെറിയ സഭ എല്ലായ്പ്പോഴും ന്യൂനപക്ഷമായ പെന്തിക്കോസ്തലായിരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് പെന്തിക്കോസ്തുകാരായ സഭാവിഭാഗങ്ങളെയല്ല, ഞാനത് അർത്ഥമാക്കുന്നില്ല, എന്നാൽ പെന്തിക്കോസ്ത് അനുഭവമുള്ള ജനങ്ങളെയാണ്. പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല, പെന്തക്കോസ്ത് ഒരു അനുഭവമാണ്. അത് ആഗ്രഹിക്കുന്ന ഏവർക്കുമാകുന്നു. കത്തോലിക്കർ, യഹൂദർ, മതം മാറിയവർ, മെത്തഡിസ്റ്റുകാർ, ബാപ്റ്റിസ്റ്റുകാർ, ഇച്ഛിക്കുന്ന ഏവനും വരട്ടെ, അത് ഒരു വ്യക്തിപരമായ അനുഭവമാണ്. ദൈവം ഒരു സഭാസംഘടനയുമായി ഇടപെടുന്നില്ല. അതുപോലെ തന്നെ അന്യജാതികളിലും അവൻ ഒരു വംശം അല്ലെങ്കിൽ ഒരു ജനതയോട് ഇടപെടുന്നില്ല. അവൻ വ്യക്തികളുമായി ഇടപെടുന്നു, ഇച്ഛിക്കുന്നവൻ ഏവനും. അവൻ വെള്ളയും കറുപ്പും മഞ്ഞയും തവിട്ടു നിറവുമായിരിക്കട്ടെ, മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, പ്രൊട്ടസ്റ്റന്റ്, കത്തോലിക്കർ, അവൻ എന്തായാലും അവൻ വരട്ടെ. ആരായാലും അവൻ അങ്ങനെ ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലൊരു വ്യക്തി പറഞ്ഞതുപോലെ എന്റെ പേര് വിളിച്ച് കേൾക്കുന്നതിനേക്കാൾ അവനത് പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വില്യം ബ്രണഹാം വരട്ടെ, കാരണം ഒന്നിലധികം വില്യം ബ്രണഹാം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അവൻ ഇച്ഛിക്കുന്നവൻ ആരും എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ എടുത്തിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്, ഇച്ഛിക്കുന്നവൻ ഏവനും വരട്ടെ. ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടെയുള്ള ഹോട്ടലുകളിലും മോട്ടലുകളിലും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തി കാത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നോക്കൂ, ജനങ്ങൾ ഇവിടെയുള്ള അയർലൻഡിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ സന്ദർശനത്തിനുള്ള സമയത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ എനിക്കിപ്പോൾ അതിനുള്ള അവസരമില്ല. ഞാൻ എന്റെ സമയം ഇതിന് നൽകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ യാത്രകളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ എനിക്ക് സാധാരണയായി ആർക്കെങ്കിലും ശുശ്രൂഷ നൽകാനായിട്ട് ഉണ്ടായിരിക്കും, കാരണം അവർ നിയമനങ്ങൾ എടുത്തുവച്ചിരിക്കും. എന്നാൽ ഇപ്പോൾ ഇതിന്റെ കാരണത്താൽ നമുക്കവരെ പറഞ്ഞുവിടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ആരംഭത്തിൽ ഇതൊരു പെന്തിക്കോസ്റ്റ് സഭയായിരുന്നു. ആ പെന്തിക്കോസ്റ്റ് സഭ ആത്മാവിന്റെ ശക്തിയിൽ നീങ്ങുകയും പ്രവർത്തികളുടെ ഒരു പുസ്തകം എഴുതുകയും ചെയ്തു. രണ്ടാമത്തെ തവണയിൽ അത് ക്രമേണയായി കുറയാൻ തുടങ്ങുകയും സഭ ഔപചാരികമായി തീരുകയും ചെയ്തു. രണ്ടാമത്തെ സഭാകാലഘട്ടം അത് യഥാർത്ഥമായും ഔപചാരികമായിരുന്നു. എന്നാൽ പെന്തിക്കോസ്തിന്റെ ആ ചെറിയ വിത്ത് ആത്മീയമായി വളർന്നു വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം അതൊരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകുകയും അത് ഏകദേശം 1400 വർഷത്തോളമോ മറ്റോ ആയിട്ട് അതൊരു ഇരുണ്ട പീഠനമായിരുന്നു. ആ ചെറിയ പെന്തിക്കോസ്ത് കാലഘട്ടം അതിൽ കൂടെ ജീവിച്ചുകൊണ്ടേയിരുന്നു. അതെങ്ങനെ അതിനെ അതിജീവിച്ചു, അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്. അത് ദൈവത്തിന്റെ കരങ്ങളായിരുന്നു. അത് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരേ ഒരു കാര്യം അതായിരുന്നു. കാരണം അവർ അവരെ കുറ്റിയടിച്ച് ആണിയിൽ തറച്ചു, അവരുടെ മനുഷ്യരെ പിടിച്ച് അവരെ ഒരു തടിക്കഷണത്തിൽ തിരിച്ചു കിടത്തിയിട്ട് തടികൊണ്ടുള്ള കുറ്റികൾ അവരുടെ കാലുകളിലിട്ട് ഓടിച്ചിരുന്നു. എന്നിട്ട് മൃഗങ്ങളെ മൃഗങ്ങളെയും നായ്ക്കളെയും അവരുടെ പിന്നിൽ നിന്ന് ഭക്ഷിക്കാൻ ഇടയാക്കിയും അവർ മരിക്കുന്നതിന് മുമ്പേ തന്നെ അതിൽ കൂടെ അവരുടെ കുടൽ വലിച്ചെടുക്കാനും ഇടയാക്കിയിരുന്നു. സ്ത്രീകളെ എടുത്ത് അവരുടെ സ്ഥാനങ്ങൾ മുറിച്ചു കളയുകയും അവരുടെ വലതുമുല അത് ഇതുപോലെ പെട്ടെന്ന് വെട്ടിമുറിക്കുകയും അവിടെ തന്നെ കിടന്നുകൊണ്ട് അവരുടെ ജീവൻ അവരിൽ നിന്ന് പോകുന്നതുവരെയും ഇടയാക്കിയിരുന്നു. ഗർഭിണികളായ അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് അവർ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ നായ്ക്കൾക്കും പന്നികൾക്കും കൊടുക്കുകയും ചെയ്തിരുന്നു. ഇത് ക്രിസ്തുമതമാണെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, കൂടാതെ യേശു പറഞ്ഞു, അവർ നിങ്ങളെ കൊല്ലുകയും അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവർ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. നോക്കൂ, ഇപ്പോൾ ആ കാര്യം മറ്റൊരു കാലഘട്ടം വരുന്നതുവരെ അതിലേക്ക് ഇഴിഞ്ഞു നീങ്ങി. അങ്ങനെ അവസാനം അത് പുറത്തു വന്നു. അതിനുശേഷം സഭ നവീകരണത്തിലേക്ക് എത്തിച്ചേരുന്നത് നാം ശ്രദ്ധിക്കുന്നു. ആ സമയം മുതൽ അത് വലിച്ചു മാറ്റപ്പെടുകയും ആത്മാവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തിട്ട് നേരെ ഈ അവസാന കാലഘട്ടം വരെ എത്തുകയും അത് സ്വയം ഏകീകരിക്കാനും മൃഗത്തിന് ഒരു പ്രതിമയുണ്ടാക്കാൻ തയ്യാറാകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ യേശു വരുന്നതുവരെ ആ ചെറിയ ആത്മാവ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും. അത് അങ്ങനെയാകേണ്ടിയിരിക്കുന്നു. അത് മനസ്സിൽ കരുതി വെച്ചുകൊള്ളുക. നമ്മളത് ഭൂപടത്തിൽ വരയ്ക്കുകയും ചരിത്രവും മറ്റെല്ലാ കാര്യങ്ങളും എടുത്ത് അത് കൃത്യമായും ആ രീതിയിൽ തന്നെ ആയിരുന്നുവെന്ന് കാണിക്കുകയും ചെയ്യും. നിങ്ങൾ തന്നെ ചരിത്രമെടുക്കുക, സ്വയം നിങ്ങൾ തന്നെ എടുത്ത് വായിക്കുക. വേദപുസ്തകം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും പിന്നെ ചരിത്രം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും നോക്കുക. അതിപ്രകാരം കൃത്യമായും അതുപോലെ തന്നെ കണ്ടുമുട്ടുന്നു എന്നുള്ളത് നോക്കുക. ഓ, നമുക്കെല്ലാവർക്കും ഇത് വെറുമൊരു പ്രഭാഷണം മാത്രമായി എടുക്കാതെ, എന്നാൽ ഇത് നമുക്ക് വളരെ ഭയഭക്തിയോടെ എടുക്കാനിടയാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പുകൾ ഭയഭക്തിയോടെ സ്വീകരിച്ച് രാവും പകലും പ്രാർത്ഥിക്കുന്നതിനും ഇടയാകട്ടെ. പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഒന്നിനെയും അനുവദിക്കരുത്. നാം അതിലേക്ക് കടക്കുമ്പോൾ അത് പിൻകാലത്തെ ആ മഹാന്മാരുടെ ജീവിതങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് എപ്രകാരം അവർ ത്യാഗം ചെയ്തിരുന്നു എന്ന് നിങ്ങൾ കാണും. നിങ്ങൾ ചെയ്തിരിക്കുന്നത് എത്രമാത്രം കുറച്ചാണെന്ന് നിങ്ങൾ കാണും. അതെന്നെ പലപ്പോഴും എന്നെക്കുറിച്ച് തന്നെ ലജ്ജിപ്പിക്കുന്നതിനിടയാക്കുകയും കൂടാതെ നമുക്ക് എപ്രകാരം എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ലഭിച്ചിരിക്കുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും അത്രയും ബുദ്ധിമുട്ടായി കിട്ടിയിരുന്നു. ഉഴന്നു വലഞ്ഞു, എബ്രായർ 11 പൗലൂസ് പറയുന്നു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. നമ്മുടെ സാക്ഷ്യം അവരുടെ സാക്ഷ്യങ്ങൾക്ക് പുറമായി എന്തായി നിൽക്കും? അതിനപ്പുറം അതെങ്ങനെയായിരിക്കും? നമുക്കെല്ലാം വളരെ മനോഹരമായി ഉണ്ടായിരിക്കണം. ഇപ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി പുസ്തകം തുറക്കുന്നതിനു മുമ്പ് നമുക്കെല്ലാവർക്കും കഴിയാവുന്ന എല്ലാവരും പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയോട് പ്രാർത്ഥനയുടെ ഒരു വാക്ക് ശ്വസിക്കുക ദൈവത്തോട്. ദൈവമായ കർത്താവേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ, അവിടുന്ന് നിത്യജീവന്റെ രചയിതാവും നല്ലതും തികഞ്ഞതുമായ എല്ലാ കൃപാവരങ്ങളുടെയും ദാതാവാകുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, ആദ്യമായിട്ട് ഞങ്ങളുടെ എല്ലാ അലക്ഷ്യതകളും ഞങ്ങളുടെ പാപങ്ങളും അങ്ങയോടുള്ള ഞങ്ങളുടെ അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കൂടാതെ പരസ്പരം എതിരായും ഞങ്ങളുടെ സഹജീവികളോടുമാകുന്നു. ഞങ്ങൾക്കൊരുമിച്ച് ചേരാൻ ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ സമയം നമ്മുടെ സ്വന്തം ആത്മാക്കളുടെ നവീകരണത്തിന് വേണ്ടി മാത്രമല്ല, എന്നാൽ അത് നമ്മെ അത്തരത്തിൽ പ്രബുദ്ധരാക്കാനും നമ്മെ പ്രചോദിപ്പിക്കാനും ഞങ്ങൾ മറ്റുള്ളവരോട് പറയാനിടയാകുന്നതുവരെയും ആക്കി തീർക്കണമേ. ഇത് പുനർസമർപ്പണത്തിന്റെ സമയമായിരിക്കുന്നതിനും ക്രിസ്തുവിന്റെ പൂർണ്ണ ശരീരത്തോടെ ഐക്യപ്പെടുകയും ഉൽപ്രാപണത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നതിന് ഇടയാക്കണമേ. പിതാവായ ദൈവമേ, എന്റെ സ്വന്തം വികാരങ്ങളാലല്ല, അങ്ങയുടെ ദാസനും മറ്റെല്ലാ ദാസന്മാരും ഈ മഹത്തായ ദൌത്യത്തിന് അപര്യാപ്തരാണെന്നറിയുന്നു. കഴിഞ്ഞുപോയ മഹാന്മാരായ മനുഷ്യർ ഇത് വെളിപ്പെടുത്താൻ എത്രമാത്രം ഇത് അവരുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ ശ്രമിച്ചുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ മഹത്തായ വെളിപാടിനെ കുറിച്ച് അഭിപ്രായം പറയാനുമാകുന്നു. അപ്പോൾ ഞങ്ങൾ അവരെക്കാൾ കൂടുതൽ അപര്യാപ്തരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളുടെ പര്യാപ്തതയാകുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ഈ സമയത്ത് അങ്ങ് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവിന് പ്രഥമ സ്ഥാനമുണ്ടാകാനിടയാക്കണമേ. സംസാരിക്കുന്ന അധരങ്ങളെയും കേൾക്കുന്ന ചെവികളെയും പരിച്ഛേദന ചെയ്യണമേ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിനക്കിത് സമർപ്പിച്ചിട്ട് ഈ വീടിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഞങ്ങൾക്ക് നടന്ന് പുറത്തേക്കിറങ്ങാനിടയാക്കുകയും ഞങ്ങൾ അവിടെ ആയിരുന്നത് നന്നായിരുന്നു എന്ന് പറയാനിടയാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. ഇപ്പോൾ സന്ധ്യാസമയത്ത് വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർത്താവെ, ഇതനുവദിച്ചു തരണമേ. ഈ യോഗത്തിൽ വെച്ച് തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉറച്ച നിലപാടെടുക്കാൻ കാരണമാക്കണമേ. നീ അന്യഭാഷകൾ സംസാരിക്കുന്നവരെയും ഭാഷകളുടെ വ്യാഖ്യാതാവിനെയും ഉയർത്തണമേ. പ്രവചനത്തിന്റെ വരങ്ങൾ നീ ഉയർത്താനിടയാക്കട്ടെ. പ്രാസംഗികരെയും പാസ്റ്റർമാരെയും സുവിശേഷകരെയും ഇത്യാദി കാര്യങ്ങളെയും ഉയർത്തിയിട്ട് സഭ നവീകരിക്കപ്പെടാനിടയാകട്ടെ. അങ്ങ് ദൂരെയുള്ള പ്രവർത്തന മേഖലകളിലേക്ക് പോകാൻ സുവിശേഷ പ്രവർത്തകരെ ഉയർത്തിയിട്ട് അവർ ചെന്ന് ഈ മഹത്തായ സുവിശേഷം കൊണ്ടുവരാൻ ഇടയാക്കണമേ. വചനം പോകുന്നിടത്തെല്ലാം അത് നല്ല നിലത്ത് വീണിട്ട് 100 മടങ്ങ് ഫലം കൊണ്ടുവരാനിടയാക്കണമേ. കാരണം ഞങ്ങൾ ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂർത്തീകരണം അടുത്തിരിക്കുന്നു. പിതാവെ, ഈ കാര്യങ്ങളെ അനുവദിക്കണമേ. എല്ലാറ്റിനും ഉപരിയായി കർത്താവെ, ഈ സമയത്ത് ആവശ്യക്കാരനായ ഒരുവനായ എന്നെ അവിടുന്ന് സഹായിക്കണമേ. ഞാനിത് അപേക്ഷിക്കുന്നു. ഈ സേവനങ്ങൾക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തനായ ദൈവമേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. അവനെല്ലായ്പ്പോഴും സത്യമാണ്. ഒരിക്കലും അസത്യമായ ഒരു വാക്കുമില്ല. ഇപ്പോൾ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ നിന്റെ മഹത്വത്തിനായി അങ്ങയുടെ വചനത്തെ കൂടുതൽ ഉയർപ്പിക്കണമേ. നീ പറഞ്ഞതുപോലെ എല്ലാ ഹൃദയങ്ങളെയും ഒരുക്കുകയും തയ്യാറാക്കുകയും ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനിടയാകും. അതൊരു പക്ഷേ ജനങ്ങളിപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് തിരിയാനുള്ള അവരുടെ അവസാന മുന്നറിയിപ്പ് സ്വീകരിക്കാനായിരിക്കാം. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ പുത്രനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. ഇപ്പോൾ വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഇപ്പോൾ ആദ്യത്തേത് വെളിപാടിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപാട്, ദൈവം അതവന് കൊടുത്തു. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടത് ഒക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ. അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയ വിവരണം ഇപ്പോൾ നൽകാൻ വേണ്ടി ശ്രമിക്കാൻ പോവുകയാണ്. അത് ചരിത്രങ്ങളും ഇത്യാദി കാര്യങ്ങളും മറ്റും അനുസരിച്ചാകുന്നു. ഓരോ തവണയും ഞാനിവിടെ എഴുതിയിട്ടുള്ള താളുകൾ പരാമർശിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അത് വ്യാഖ്യാനങ്ങളിൽ നിന്നും മറ്റും ഞാൻ എടുത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ രചയിതാവ് യോഹന്നാനാകുന്നു. വിശുദ്ധ യോഹന്നാൻ എന്ന ദൈവികൻ ഭാവി തലമുറയ്ക്ക് എഴുതിയതാകുന്നു. ബി ക്രിസ്തീയ കാലഘട്ടത്തിന്റെ ഏഴ് വ്യതിരിക്തമായ കാലയളവിലെ ഏഴ് ദൂതന്മാർക്ക് വേണ്ടി നയിക്കപ്പെട്ടതാകുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ കർത്താവിന്റെ വരവ് വരെയുള്ള ഒരു കാലഘട്ടം. അതുകൂടാതെ ഇപ്പോൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടങ്ങൾ ഓരോന്നും നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണം മുതൽ വീണ്ടും വരുന്നതുവരെയുള്ളതുമാകുന്നു. ഓരോ സഭാകാലഘട്ടവും അതിന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു. ഈ ഓരോ സഭാകാലഘട്ടത്തിനും അവരോട് അതിന്റെ തന്നെ തിരുവെഴുത്തുപരവും ആത്മീയവുമായ സംഭാഷണത്തിലൂടെ സ്വയം നോക്കിക്കാണാൻ കഴിയും. ആത്മാവ് പറയുന്നതുപോലെ ഓരോ കാലഘട്ടത്തിനും സ്വയം അതിനെ തന്നെ നോക്കിക്കാണാൻ കഴിയും. ഓരോ കാലഘട്ടവും ക്രിസ്തുവിന്റെ യഥാർത്ഥ മുന്തിരിവള്ളിയായ ബുദ്ധിമതിയായ കന്യകയെ വഹിച്ചു. ഓരോ കാലഘട്ടവും ഒട്ടിച്ച മുന്തിരിവള്ളിയായ ബുദ്ധിയില്ലാത്ത കന്യകയെ വഹിച്ചു. ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു, ഇത് യോഹന്നാന്റെ ജീവിതമാണ്. യോഹന്നാൻ തന്റെ അവസാന നാളുകളിൽ എഫേസോസ് നഗരത്തിൽ താമസിക്കുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. വെളിപാട് എന്ന പുസ്തകം എഴുതിയ സമയത്ത് അവൻ പത്മോസ് ദ്വീപിലായിരുന്നു. ഇതവന്റെ ജീവിതകഥയല്ല, എന്നാൽ വരുവാനുള്ള കാലഘട്ടങ്ങളിലെ ക്രിസ്തുവിന്റെ കഥയാണ്. നോക്കൂ, ഇതൊരു പ്രവചനമായിരുന്നു. യോഹന്നാന്റെ ജീവിതമല്ല, ക്രിസ്തുവിന്റെ ജീവിതമല്ല, വരുവാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇത് അവന്റെ പ്രവചന വാക്കുകളായിരുന്നില്ല, എന്നാൽ കർത്താവിന്റെ ഭക്തിപരിസരമായ ഔന്നത്യങ്ങളാകുന്നു. ഇത് ദിവ്യനായ വിശുദ്ധ യോഹന്നാന്റെ വെളിപാടായിരുന്നില്ല, എന്നാൽ കർത്താവായ ക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. ഇത് പുതിയ നിയമത്തിലെ അവസാന പുസ്തകമാണ്. എന്നിരിക്കലും ഇത് സുവിശേഷ നിർവഹണ കാലങ്ങളുടെ ആദിയും അവസാനവും എന്താണെന്ന് പറയുന്നു. വേദപുസ്തക പണ്ഡിതന്മാർ ഇതിനോട് യോജിക്കുന്നു. ഏഴ് സഭായുഗങ്ങൾക്കുള്ള കത്തുകൾ പ്രവചനാത്മകമായി ഭാവി യുഗങ്ങളിലേക്ക് എഴുതപ്പെട്ടു. പൗലോസ് തന്റെ നാളിലുണ്ടായിരുന്ന ഏഴ് സഭകളുടെ ജീവിതത്തെയും മഹത്വത്തെയും കുറിച്ച് എഴുതി. യോഹന്നാൻ ഭാവിയിലെ ഏഴ് സഭകളുടെ ജീവിതത്തെയും മഹത്വത്തെയും കുറിച്ച് എഴുതി. അതായത് യോഹന്നാൻ ഈ ഏഴ് ഇടയന്മാരെ അല്ലെങ്കിൽ സന്ദേശവാഹകരിൽ കൂടെ ഈ ഏഴ് വ്യത്യസ്ത ദൂതന്മാരുടെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും നേരിട്ട് അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വെളിപാടിന്റെ പുസ്തകം നാം ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരവും കൊണ്ട് വിവരിക്കുന്നതാണ്. ഞങ്ങൾ ഏകദേശം 11 മണിയോടെയോ 11:30 അതുപോലെ എന്തെങ്കിലുമായിട്ട് നിങ്ങളെ വിടാൻ ശ്രമിക്കുന്നതാണ്. എന്നിട്ട് അതിനുശേഷം ഇന്ന് രാത്രി 7 മണിക്ക് വീണ്ടും തുടങ്ങും. ഇപ്പോൾ ഈ ഒന്നാം അധ്യായത്തിന്റെ ഉള്ളടക്കം ആകുന്നു. ഒന്നാം വാക്യം അത് ശരിക്കും സ്വയം സംസാരിക്കുന്നു, കാരണം അത് യേശു ക്രിസ്തുവിന്റെ വെളിപാടാണ്. രണ്ടാം വാക്യം വിശുദ്ധ യോഹന്നാൻ എന്ന ദിവ്യൻ ശാസ്ത്രിയും ദാസനുമാണ്. മൂന്നാം വാക്യം അനുഗ്രഹങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സഭയ്ക്കുള്ള അഭിവാദനമാകുന്നു. 7-ാം വാക്യം അറിയിപ്പാകുന്നു. 8-ാം വാക്യം യേശു ക്രിസ്തുവിന്റെ പരമോന്നത ദിവ്യത്വമാകുന്നു. 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പത്മോസ് ദർശനമാകുന്നു. അതുകൂടാതെ 14-15 വാക്യങ്ങൾ അവന്റെ വ്യക്തിത്വത്തിന്റെ ഏഴിരട്ടിയായുള്ള മഹത്വത്തെ വിവരിക്കുന്നു. ഓ, ഇത് മനോഹരമാകുന്നു. നാം ക്രിസ്തുവിനെ അവന്റെ ഏഴ് മടങ്ങായ ശ്രേഷ്ഠ വ്യക്തിത്വത്തിൽ കാണുമ്പോൾ, അവന്റെ ഏഴ് മടങ്ങായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ അത് അവന്റെ മഹത്വമേറിയ പുനരുദ്ധാനത്തിലാകുന്നു. ഇപ്പോൾ തലക്കെട്ട് കഥാപാത്രത്തെ വിവരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപാട്, ദിവ്യനായ വിശുദ്ധ യോഹന്നാന്റെ വെളിപാടല്ല, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വെളിപാടാണ്. ഇപ്പോൾ വെളിപാടിന്റെ യവന വാക്ക് അപ്പോക്കലിപ്സ് എന്നാകുന്നു. അതിന്റെ അർത്ഥം മൂടുപടം മാറ്റുക എന്നാകുന്നു. ഞാൻ ആ വാക്കെടുത്ത് തിരയുകയായിരുന്നു. അതിന്റെ അർത്ഥം അപ്പോക്കലിപ്സ് എന്നാൽ ഒരു ശില്പിയെ പോലെ അവനൊരു വലിയ പ്രതിമയുണ്ടാക്കിയിട്ട് അതിനെ ഒരു മൂടുപടം കൊണ്ട് മൂടിയിരിക്കുന്നു. എന്നിട്ട് അവൻ പോയി ഈ മൂടുപടം വലിച്ചു കീറുകയും മൂടുപടത്തിന് പിന്നിൽ താൻ ചെയ്തത് എന്താണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ഒരു അനാവരണമാകുന്നു. ഈ പുസ്തകം അനാവരണം ചെയ്യുന്നത് അത്രയധികം യേശുക്രിസ്തു എന്ന വ്യക്തിയെ മാത്രമല്ല, എന്നിരുന്നാലും അത് തീർച്ചയായും അവന്റെ ദിവ്യത്വത്തെക്കുറിച്ചും അവന്റെ ഏഴ് മടങ്ങായ ശ്രേഷ്ഠ വ്യക്തിത്വത്തെക്കുറിച്ചും പറയുന്നു. കൂടാതെ അവൻ പുരോഹിതനും രാജാവും എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമാകുന്നു. എന്നാൽ അവന്റെ ഏഴ് സഭാകാലഘട്ടങ്ങളിലെ വരാൻ പോകുന്ന അവന്റെ പ്രവൃത്തികളുടെ ഭാവി വെളിപ്പെടുത്തലാണ് ഇത്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, ഈ മണിക്കൂറോ സമയമോ നിങ്ങൾക്കറിയാനുള്ളതല്ല, ആരും അറിയുകയുമില്ല. പറഞ്ഞു, പുത്രന് പോലും ഇതുവരെയും അറിഞ്ഞുകൂടാ. എന്നാൽ അവന്റെ മരണം, അടക്കം, പുനരുത്ഥാനം, മഹത്വത്തിലേക്കുള്ള ആരോഹണം എന്നിവയ്ക്ക് ശേഷം അവൻ ദൈവത്തിൽ നിന്ന് സഭയുടെ ഭാവി കാര്യങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം ഈ സന്ദേശം സഭയിലേക്ക് കൊണ്ടുവരാൻ അവൻ മടങ്ങിവന്നു. കൂടാതെ അവന്റെ വരവിനെക്കുറിച്ചുള്ള ഈ സന്ദേശവും സഭാകാലഘട്ടങ്ങളിൽ കൂടെയുള്ള അവന്റെ സഭകളുടെ അവസ്ഥയുമാകുന്നു. അവന്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയ്ക്ക് മുമ്പ് അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവൻ അത് ഇതുവരെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ തിരുവെഴുത്ത് എങ്ങനെ വായിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? യേശുക്രിസ്തുവിന്റെ വെളിപാട് ദൈവം അതവന് കൊടുത്തു. ക്രിസ്തു എപ്രകാരം പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് വെളിപാട് നൽകിയിരിക്കുന്നു, അവനത് തന്റെ ദാസൻ മുഖാന്തരം തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും ആകുന്നു. എന്തായിരുന്നു? ഓ, അത് മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ യോഹന്നാൻ കണ്ട ഈ മഹത്തായ യുഗത്തിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ, ഈ വെളിപാട് അവന് നൽകപ്പെട്ടത് കർശനമായും ക്രിസ്തുവിന്റെ പ്രത്യേകമായ ഉദ്ദേശം അനാവരണം ചെയ്യാൻ മാത്രമാകുന്നു. ഓരോ കാലഘട്ടത്തിലും അവൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ മനസ്സ് യഥാർത്ഥ സഭയിലേക്ക് കേന്ദ്രീകരിക്കുക. യഥാർത്ഥ സഭ ആരംഭിച്ചത് പെന്തിക്കോസ്റ്റ് നാളിലാണ്. ഏതെങ്കിലും ഒരു വേദശാസ്ത്ര പണ്ഡിതനോ വേദപുസ്തക പണ്ഡിതനോ അല്ലെങ്കിൽ ചരിത്രകാരനോ ഇതാരംഭിച്ചത് മാർട്ടിൻ ലൂതറിന്റെയോ വെസ്ലിയുടെയോ കത്തോലിക്ക യുഗത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുഗത്തിന്റെയോ കാലങ്ങളിലായിരുന്നുവെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇത് പെന്തിക്കോസ്റ്റിലാണ് ആരംഭിച്ചത്. അത് സഭയുടെ ഉദ്ഘാടനമായിരുന്നു. അതായിരുന്നു തുടക്കം. അതിനാൽ ആ കാരണത്താൽ ആരെങ്കിലുമായുള്ള ഒരു ചർച്ചയിൽ പെന്തിക്കോസ്റ്റിന്റെ വാതിലിൽ തന്നെ നിൽക്കുക, അവർക്ക് മറ്റെവിടെയും പോകാൻ കഴിയില്ല. അതിപ്രകാരം ഒരു മുയലിനെ ഒരു പറമ്പലിടുന്നത് പോലെയാണ്. എല്ലാ ദ്വാരങ്ങളും എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ നിങ്ങളത് നിർത്തലാക്കിക്കളയും. അവൻ കടന്നു വരുന്നിരുന്ന അതേ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ടത് ആവശ്യമാക്കുന്നു. ശരി, എങ്കിൽ അതേപോലെ തന്നെയാണ് ആരെങ്കിലും സഭയെക്കുറിച്ചും സഭാകാലഘട്ടങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ തുടക്കത്തിലേക്ക്, ആരംഭത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അതിന് അവിടേക്ക് തന്നെ തിരികെ എത്തേണ്ടതുണ്ട്. കാരണം ദൈവം അനന്തവും അവൻ സർവശക്തനുമാകുന്നു. ആ കാരണത്താൽ അവൻ അനന്തമായിരിക്കെ അവനിവിടെ എന്തെങ്കിലും ചെയ്യാനും അതിന് വിരുദ്ധമായി എന്തെങ്കിലും അവിടെ അപ്പുറത്തായി ചെയ്യാനും കഴിയില്ല. അവൻ ആദ്യ സ്ഥാനത്ത് ചെയ്തതുപോലെ തന്നെ ഓരോ തവണയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്രകാരം പത്രോസ് പറഞ്ഞതുപോലെ ആ ദിവസം അന്യജാതിക്കാർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവൻ ചോദിച്ചു, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു ഭൂമിയിലായിരുന്നപ്പോൾ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്. ആരോ വന്നിട്ട് അവനോട് ചോദിച്ചു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു പറഞ്ഞു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അത് നിമിത്തം മനുഷ്യൻ. അവൻ പറഞ്ഞു, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചു. യേശു പറഞ്ഞു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ആദിയിലേക്ക് മടങ്ങാം. ആ കാരണത്താൽ നാം സഭാകാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആദിയിലേക്ക് മടങ്ങണം. കാലഘട്ടങ്ങളിലൂടെ ഏതൊരു മനുഷ്യനും നടത്തിയ എല്ലാ പ്രസ്താവനകളെയും ഒരു വശത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് മടങ്ങണം. വേദപുസ്തകത്തിലെ ഏറ്റവും ഔദ്യോഗിക ഗ്രന്ഥമാണിത്. ക്രിസ്തു തന്റെ മുദ്ര പതിപ്പിച്ച ഒരേ ഒരു പുസ്തകമാണിത്. ഇതൊരു അനുഗ്രഹത്തിൽ തുടങ്ങി ശാപത്തോടെയാണ് അവസാനിക്കുന്നത്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിക്കുന്നവൻ ഭാഗ്യവാൻമാർ. അതോടൊപ്പം അതിൽ നിന്നാരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ. മുഴുവൻ വേദപുസ്തകത്തിലും ക്രിസ്തു സ്വയം എഴുതിയ ഒരേയൊരു പുസ്തകമാണിത്. 10 കൽപ്പനകൾ അവൻ തന്റെ വിരൽ കൊണ്ടെഴുതി. അത് ശരിയാണ്. യഹൂദന്മാർ അത് മുറുകെ പിടിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ന് ഇതൊരു ഒരു വെളിപാടാകുന്നു. വേദപുസ്തകത്തിലെ ഏതെങ്കിലും പുസ്തകത്തെ സാത്താൻ വെറുക്കുന്നുവെങ്കിൽ അത് വെളിപാടാണ്. രണ്ടെണ്ണമുണ്ട്. അവൻ എല്ലാ തിരുവെഴുത്തുകളെയും വെറുക്കുന്നു. അത് തിരുവെഴുത്തുകളുടെ മുഴുവൻ വിധികളാകുന്നു. പക്ഷേ എന്തെങ്കിലും അവൻ കൂടുതലായും വെറുക്കുന്നതുണ്ടെങ്കിൽ അത് വെളിപാടും ഉൽപ്പത്തിയുമാണ്. കാരണം ഉത്പത്തി തുടക്കം പറയുന്നു. വെളിപാട് അവസാന നാളിൽ അവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. 1000 ആണ്ടുകാലം ബന്ധിക്കപ്പെടാൻ പോകുന്നു. അതിനുശേഷം അവനെയും കള്ളപ്രവാചകനെയും മൃഗത്തെയും ജീവനോടെ അഗ്നിപൈകിയിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്നു. അവൻ ഉൽപ്പത്തി പുസ്തകത്തെ ആക്രമിക്കും. അത് ആധികാരികമായതിനാലാണ് അവൻ പറയും. അതായത് അത് ആധികാരികമല്ല. അങ്ങനെ പറഞ്ഞ് അവൻ ജനങ്ങളുടെ മനസ്സിനെ ഇളക്കിവിടും. പിശാച് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ആദ്യത്തേതും അവസാനത്തേതുമായ ആ ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ ശ്രദ്ധിക്കുക. വേദപുസ്തകത്തിലെ ബാക്കിയുള്ള മറ്റെല്ലാ പുസ്തകങ്ങളെക്കാളും കൂടുതൽ പ്രതീകങ്ങൾ വെളിപാടിന്റെ പുസ്തകത്തിലുണ്ട്. ഇതൊരു പ്രവചന പുസ്തകമായതിനാൽ ഇതിന് കൂടുതൽ പ്രതീകങ്ങളുണ്ട്. ഇതൊരു പ്രവാചക ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഇതൊരു പ്രവാചക ക്ലാസ്സിലൂടെ മനസ്സിലാക്കണം. ഈ പുസ്തകം എല്ലാവർക്കും വേണ്ടി അർത്ഥമാക്കിയിട്ടുള്ളതല്ല. ആർക്കും അത് കഷ്ടിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ പുസ്തകം ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആവർത്തന പുസ്തകത്തിൽ അത് പറയുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് യഹോവയുടേതാണ്. അത് ശരിയാണ്. അവൻ തന്റെ മക്കളായ നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിനാൽ അത് പോകുന്നില്ല. ജഡിക മനസ്സിന് തിരുവെഴുത്തിലെ ആ മഹത്തായ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം അതവർക്ക് വിഡ്ഢിത്തമാണ്. എന്നാൽ ദൈവവചനത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. അതാ സഭയ്ക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തുവിന്റെ വെളിപാട് എഫേസൂസിലെ സഭയ്ക്ക്, സ്മുർണയിലെ സഭയ്ക്ക്, സഭകൾക്ക് അങ്ങനെ താഴോട്ട് പോകുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപാട് സഭയ്ക്ക് ഞാനത് ഇഷ്ടപ്പെടുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, ഇത് തിരുവെഴുത്തുകളുടെയും കൂടിയുള്ള പൂർത്തീകരണമാണ്. പൂർണമായ പൂർത്തീകരണം. ഇത് ഭൂമിശാസ്ത്രപരമായി ശരിയായ സ്ഥലത്ത് വേദപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ഈ മുഴുവൻ കാര്യങ്ങളുടെയും വെളിപാട് ഇത് വായിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഒരനുഗ്രഹത്തോടെ ഇവിടെ തിരികെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും കൂട്ടുകയോ എടുത്തു കളയുകയോ ചെയ്യുന്നവർക്ക് ഇത് ശാപത്തോടെ അത് സ്ഥാപിച്ചിരിക്കുന്നു. ഇത് സമ്പൂർണമായ സഭാധർമ്മശാസ്ത്രമാണ്. ഓ, ഇത് പരിപൂർണമായതാണ്. ഇതിനോട് യാതൊന്നും ചേർക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു കളയാനോ അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും ചേർക്കാനോ ശ്രമിക്കുമ്പോൾ ദൈവം പറയുന്നു, അവൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അതേ ഭാഗം എടുത്തു കളയപ്പെടും. നോക്കൂ, അഥവാ ഇതിൽ ചേർത്താൽ ഈ പുസ്തകത്തിൽ നിന്നും അവന്റെ ഭാഗം എടുത്തു കളയപ്പെടും. ആ കാരണത്താൽ നമ്മുടെ കർത്താവിന്റെ ബഹുവിധമായ വെളിപാട് കാണുമ്പോൾ അവൻ ആരാണ്, അവൻ എന്താണ്, ഏതെങ്കിലും വ്യക്തി അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ ചെയ്താൽ അതൊരു തെറ്റായ പ്രവചനമാണ്. വളരെ പേർ അതിനേക്കാൾ പിന്നീട് എന്തെങ്കിലും ഉണ്ടായി എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കർത്താവായ യേശുവിന്റെ സമ്പൂർണ്ണ വെളിപാട്, അവന്റെ സഭാകാലഘട്ടത്തിലും അവന്റെ നാളുകളിലുമായിട്ട് നമ്മുടെ കർത്താവിന്റെ ഒരു വെളിപാടാണ്. ഇപ്പോൾ അനാവരണം, അതിന്റെ യവനവാക്ക് എന്തോ മറിഞ്ഞിരിക്കുന്നത് എന്നാകുന്നു. വെളിപ്പെടുത്താത്ത ഒന്ന്, വെളിപ്പെടുത്തുന്നു ക്രിസ്തുവിനെ. ഇപ്പോൾ അടുത്ത വാക്യം രണ്ടാം വാക്യത്തിൽ നാം കണ്ടെത്തുന്നു. ഒന്നാം വാക്യം ക്രിസ്തുവിനെ അനാവരണം ചെയ്യുന്നു, വെളിപാടാകുന്നു, അല്ലെങ്കിൽ അനാവരണം ചെയ്യലാകുന്നു. ഓ എപ്രകാരം കർത്താവിന്റെ അവസാനത്തെ കാലഘട്ടവും കർത്താവിന്റെ ആഗമനവും മറച്ച് അപ്പോസ്തലന്മാരോട് മറച്ചു വയ്ക്കപ്പെട്ടിരുന്നു. അവർ ചോദ്യങ്ങൾ ചോദിച്ചു, എന്നാൽ ഒരാൾ മാത്രമേ വെളിപാട് പ്രാപിക്കാൻ ജീവിച്ചിരുന്നുള്ളൂ. എന്നിട്ടും അദ്ദേഹത്തിനത് മനസ്സിലായില്ല, കാരണം ചരിത്രം ഇതുവരെയും നിർമ്മിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ സന്ദർഭം, ആസിയയിലെ 7 സഭകളിലേക്കാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് അപ്പോഴുണ്ടായിരുന്ന സഭകളായിരുന്നു. ഇത് ആ 7 സഭകളിലേക്കാണ് നിർദ്ദേശിച്ചിരുന്നത്. ആ 7 സഭകളേക്കാൾ കൂടുതൽ സഭകൾ ആ നാളുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ സഭകളിൽ ഓരോന്നും ആ സഭയുടെ സ്വഭാവ സവിശേഷതകളിൽ പ്രാധാന്യമർഹിക്കുന്നവയായിരുന്നു. അത് ആ സഭയുടെ സവിശേഷതയെ ആ കാലഘട്ടത്തിൽ കൂടി അതിനെ പിന്തുടർന്നിരുന്നു. അതിപ്രകാരം എഫെസസ് പോലെയായിരുന്നു, അതിന് ഒരു സ്വഭാവ സവിശേഷതയുണ്ടായിരുന്നു. സ്മുർണ, പെർഗമസ്, അങ്ങനെ താഴോട്ട് ഫിലാദെൽഫിയ, ആ സഭകളിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വരുവാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. ഓ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം, ഏതൊരു മനുഷ്യനും കാണാൻ കഴിയും ഈ തിരുവെഴുത്തുകളുടെ ആത്മീയ പ്രയോഗവും, എന്നിട്ട് അവ പ്രചോദിതമല്ലെന്ന് പറയാൻ കഴിയുമോ? നിങ്ങളുടെ പെരുമാറ്റം പ്രേരണ തന്നെ, ജനങ്ങളുടെ അതേ ലക്ഷ്യങ്ങൾ തന്നെ. എന്തിന്? അത് തന്നെ തിരുവെഴുത്ത് പ്രേരിതമാണെന്ന് തെളിയിക്കുന്നു. കൂടാതെ ദൈവം അവ എങ്ങനെ പ്രായോഗികമാക്കുന്നുവെന്ന് കാണുക. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ, ഇവിടെ അത് എന്തോ ഒരു കാര്യത്തിന്റെ മാതൃകയാണ്. അത് ഇപ്രകാരം അബ്രഹാം തന്റെ ഏകപുത്രനായ ഇസഹാക്കിനെ അർപ്പിക്കുന്നത് പോലെയാകുന്നു. അത് 100 വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്റെ പുത്രനെ നൽകുന്നതിന്റെ ഒരു മാതൃകയാകുന്നു. യോസഫ് എപ്രകാരം വിൽക്കപ്പെടുകയും തടവിലാവുകയും തന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെടുകയും എന്നാൽ തന്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്തതുപോലെയാകുന്നു. അത് യേശുവിന്റെ ഒരു മാതൃകയാകുന്നു. എപ്രകാരം ആത്മാവ് യോസഫ് എന്ന ഈ മനുഷ്യനിലൂടെ പ്രവർത്തിക്കുകയും ക്രിസ്തുവിന്റെ ജീവിതത്തെ എത്ര ലളിതമായി മാതൃകയാക്കി സമ്പൂർണതയോടെ അത് ചെയ്തു. എപ്രകാരം ദാവീദ് പുത്രൻ അതേ പർവ്വതത്തിൽ ഇരിക്കുകയുണ്ടായി. ദാവീദ് രാജാവായി തിരസ്കരിക്കപ്പെട്ടപ്പോൾ അവൻ ഈ മലയുടെ മുകളിൽ, ഈ ഒലിവു മലയുടെ മുകളിൽ കയറിയിട്ട് ഒരു തിരസ്കരിക്കപ്പെട്ട രാജാവിനെ പോലെ തിരിഞ്ഞു നോക്കി വിലപിച്ച് കരഞ്ഞു. അതിന്റെ ഏതാനും 100 വർഷങ്ങൾക്ക് ശേഷം ദാവീദ് പുത്രൻ അതേ മലയിൽ കയറി മരിച്ചപ്പെട്ട രാജാവായി യെരുശലേമിനെ കുറിച്ച് കരഞ്ഞു. ആത്മാവ് മാതൃകയിലും രൂപത്തിലുമാകുന്നു. ഓ, അപ്പോൾ ഈ അവസാന നാളിലെ വലിയ പെന്തിക്കോസ് സഭയെ കാണാൻ കഴിയുമോ? ദൈവമത എങ്ങനെ പെന്തിക്കോസ് നാളിൽ ഉദ്ഘാടനം ചെയ്തുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ആ ആത്മാവ് എല്ലാ കാലഘട്ടങ്ങളിലും കൂടെ സഭയിൽ നിലനിൽക്കണം. അവർ ഔപചാരികവും വ്യത്യസ്തവുമായി പോയി. അവർക്കൊരു സഭാസംഘടന ആവശ്യമായിരിക്കുന്നു. അവർക്ക് സഭയെയും ഭരണകൂടത്തെയും ഒന്നിച്ചു ചേർക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം അവരത് ചെയ്യുകയും 100 വർഷത്തെ പീഡനത്തിന് കാരണമാക്കുകയും ചെയ്തു. അതിനുശേഷം നവോത്ഥാനം. അങ്ങനെ അവർ പുറത്തു വന്നു. ഓരോ വർഷവും അവർ ആത്മാവിൽ നിന്ന് വിച്ഛേദിച്ചു കളയുകയും ജഡികതയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ആത്മാവിൽ നിന്ന് മാറി സ്വാഭാവികതയിലേക്ക് ചേർക്കുന്നു. അങ്ങനെ അത് ഇതുവരെയായിട്ട് അവർ അത് വീണ്ടും ചെയ്യാൻ തയ്യാറാണ്. നാം ഈ അവസാന സമയത്തെ സമാപന നാഴികയിൽ, സഭയുടെ പൂർത്തീകരണ സമയത്താണ് ജീവിക്കുന്നത്. നാം ഫിലാദെൽഫിയയിലാണ്, അല്ലെങ്കിൽ ലാവോദിക്ക സഭാകാലഘട്ടത്തിലാണ്. ഇപ്പോൾ 1:1 അത് പരിചയപ്പെടുത്തുകയാണ് യോഹന്നാനോട്. ഇപ്പോൾ ആരാണ് എഴുത്തുകാരൻ? യോഹന്നാനാകുന്നു. യോഹന്നാൻ, ഇത് യോഹന്നാന്റെ ഒരു വെളിപാടായിരുന്നില്ല, അതല്ലായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപാടായിരുന്നു. ഇത് അവനായിരുന്നു, അവനൊരു ശിഷ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനാൽ പുസ്തകം തന്നെ സ്വയം ഈ കാര്യത്തെ, യേശു ക്രിസ്തു ആരോടാണ് വെളിപ്പെടുത്തിയതെന്ന് വെളിപ്പെടുത്തുന്നു. അങ്ങനെ അത് അവന് കൊടുത്തു. തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ആ ദൂതൻ ആരായിരുന്നുവെന്ന് നമുക്കറിയില്ല. ദൂതൻ ആരായിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ അതൊരു പ്രവാചകനായിരുന്നുവെന്ന് നമുക്കറിയാം. കാരണം വേദപുസ്തകം പിന്നീട് പറയുന്നു, അതായത് യേശു എന്ന ഞാൻ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. അപ്പോൾ യോഹന്നാൻ ദൂതനെ ആരാധിക്കാൻ തുടങ്ങിയത് നാം കണ്ടെത്തുന്നു. ദൂതൻ പറഞ്ഞു, നോക്കൂ, അതരുത്. വെളിപാട് 22 അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞു, കാരണം ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും സഹഭൃത്യനത്രേ. അത് ഏലിയാവാകാമായിരുന്നു, അത് പ്രവാചകന്മാരിൽ ഒരുവനാകാമായിരുന്നു, യോഹന്നാൻ ഒരപ്പസ്തോലനായിരുന്നു. എന്നാൽ ഈ പ്രവാചകൻ അയക്കപ്പെട്ടിരുന്നു. യോഹന്നാൻ ഒരപ്പസ്തോലനായിരുന്നതിനാൽ അവന്റെ മറ്റുള്ള ലേഖനങ്ങളുടെ രീതി നോക്കൂ, അത് യോഹന്നാനല്ല എഴുതിയിരുന്നത്. കാരണം അതിന് യോഹന്നാന്റെ ആ രീതിയില്ലായിരുന്നു എന്ന് തെളിയിക്കുന്നു. ഒന്ന് യോഹന്നാൻ എടുക്കുക, രണ്ട് യോഹന്നാൻ എന്നിട്ട് വായിക്കുക, അതിന്റെ എഴുതിയിരിക്കുന്ന രീതി നോക്കൂ, എന്നിട്ട് ഇത് എഴുതിയിരിക്കുന്ന രീതി നോക്കൂ. യോഹന്നാൻ ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു അപ്പസ്തോലനായിരുന്നു. എന്നാൽ ഇതൊരു പ്രവാചകന്റെ ആത്മാവാണ്. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ്. നോക്കൂ, യോഹന്നാന്റെ എഴുത്തായിരുന്നില്ല, യോഹന്നാന്റെ വെളിപ്പെടുത്തലായിരുന്നില്ല, ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിപ്പാട് സഭകൾക്കായിരുന്നു. അങ്ങനെ അതിന് യോഹന്നാൻ ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നു, ഒരു ശാസ്ത്രിയും കൂടാതെ ഈ ഗ്രന്ഥവും അതുതന്നെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഇത് യോഹന്നാനെ അഭിസംബോധന ചെയ്തിട്ടില്ല, ഇത് സഭയെ അഭിസംബോധന ചെയ്തിരുന്നു. ശരി, യോഹന്നാൻ ആ കാലത്ത് എഫെസോസിലെ സഭയുടെ ഇടയനായിരുന്നു. ഇപ്പോൾ പുസ്തകം യോഹന്നാനെ അഭിസംബോധന ചെയ്യുന്നു, അല്ലെങ്കിൽ യോഹന്നാനെ അല്ല, സഭയാകുന്നു. ഇപ്പോൾ മൂന്നാം വാക്യം അവൻ അനുഗ്രഹങ്ങളെ പ്രഖ്യാപിക്കുന്നു. ഇത് ശ്രദ്ധിക്കുക. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. എന്ത് സമയമാണ് അടുത്തിരിക്കുന്നത്? ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ ഈ വെളിപാട് ഓരോ സഭാകാലഘട്ടത്തിലും പൂർത്തിയാകുമ്പോൾ ആകുന്നു. ഇപ്പോൾ അവനിങ്ങനെ എഴുതിയതിന്റെ കാരണം, അവൻ ഇപ്രകാരം പറഞ്ഞിരുന്നുവെങ്കിൽ ശരി, ഇപ്പോൾ അവനെ അന്വേഷിക്കുകയായിരുന്നു, അത് വെളിപ്പെട്ടിരുന്നെങ്കിൽ അവൻ അത് യോഹന്നാന് വെളിപ്പെടുമായിരുന്നു. അതായത് അവിടെയുള്ള സഭകൾ തീർന്നാൽ ഉടൻ തന്നെ അവൻ വരാൻ പോകുകയായിരുന്നു. യോഹന്നാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. എന്നാൽ അതങ്ങനെയായിരുന്നുവെങ്കിൽ ആ സഭകൾ അവ തീർന്ന ഉടനെ തന്നെ അവർ വരുന്നു. അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഏഴ് നീണ്ട സഭായോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് അവന് വെളിപ്പെട്ടിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങൾ എടുക്കും. പിന്നെ അവിടെ കാത്തിരിക്കുന്നതിന് യാതൊരർത്ഥവുമില്ല. അവർ അവരുടെ സഭയുടെ കാലഘട്ടം ജീവിച്ചു തീർക്കുമായിരുന്നു. ആ കാരണത്താൽ ദൈവം അത് സംസാരിച്ചു, അതവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. ജോൺ വെസ്ലിക്ക് തിരുവെഴുത്തിനെക്കുറിച്ച് അറിയാമായിരുന്ന കാര്യങ്ങൾ അത് മാർട്ടിൻ ലൂഥറിന് വെളിപ്പെടുത്തിയിരുന്നില്ല. തിരുവെഴുത്തിനെക്കുറിച്ച് പെന്തക്കോസ്റ്റുകാർക്ക് അറിയാമായിരുന്നത് എന്തായിരുന്നുവോ അത് ബാപ്റ്റിസ്റ്റുകാർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. കാരണം അത് മറ്റൊരു കാലഘട്ടമായിരുന്നു. ഇത് മറ്റൊരു സമയമാകുന്നു. ദൈവം തന്റെ കാര്യങ്ങൾ അതിന്റേതായ കാലത്ത് വെളിപ്പെടുത്തുന്നു. ഓ, നിങ്ങൾക്ക് വസന്തകാലത്ത് ധാന്യം നടാനും അതേസമയം കൊയ്യാനും കഴിയുകയില്ല. നിങ്ങൾക്കൊരു വിത്ത് നട്ടുവളർത്തുകയും അത് പാകമാകുകയും ചെയ്യുന്നു. ദൈവം തന്റെ വചനം നട്ടുപിടിപ്പിക്കുകയും പിന്നീട് അത് വളരുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, അവിടെ അതുണ്ടായിരുന്നു. എന്തുകൊണ്ട്? തീർച്ചയായും അത് വെളിപ്പെടുത്തിയതിന് ശേഷം നമ്മളത് കാണുന്നു. ഇപ്പോൾ ഭാഗ്യവാന്മാർ, ഈ വചനം അനുഗ്രഹങ്ങളെ പ്രഖ്യാപിക്കുന്നു. മൂന്നാം വാക്യത്തിലാകുന്നു, ഈ പ്രവചനത്തിന്റെ രഹസ്യങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവരും അല്ലെങ്കിൽ കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ. അത് ജഡിക മനസ്സ് അതിനെ ഒഴിവാക്കുന്നു. കാരണം ജഡിക മനസ്സിന് അതിനെക്കുറിച്ച് ഒരു കാര്യം പോലും അറിയില്ല. ജഡിക മനസ്സ് അതറിയാത്തതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. കാരണം അത് ജഡിക മനസ്സിലുള്ള സാത്താനാണ്. അങ്ങനെ സാത്താൻ തുറന്നുകാട്ടപ്പെടുന്നു. സാത്താൻ സ്വയം തുറന്നുകാട്ടപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, താൻ തുറന്നുകാട്ടപ്പെടാൻ പോവുകയാണെന്ന് സാത്താൻ ചിന്തിക്കുമ്പോൾ അതവൻ എത്ര ഭയങ്കരമായ കാര്യമായിരിക്കും. ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ അത് ശ്രദ്ധിക്കുക, ജനങ്ങളുടെ പെരുമാറ്റം നിരീക്ഷിക്കുക, നിങ്ങൾ യോഗങ്ങളിൽ അത് ശ്രദ്ധിക്കുക. സാത്താൻ തുറന്നുകാട്ടപ്പെടുന്നതിന് തൊട്ടുമുമ്പ് അതൊരു പ്രത്യേക വ്യക്തിയുടെ മുഖത്ത് നിങ്ങൾക്ക് അവരുടെ മുഖഭാവം മാറുന്നത് കാണാം. നിങ്ങൾ നോക്കൂ, അവർക്ക് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ പിശാചനെ തുറന്നുകാട്ടുന്നു. ഓ, അത്തരത്തിലുള്ള ഒരു യോഗം അവൻ വെറുക്കുന്നു. ആ കാരണത്താലാണ് നമുക്ക് അതുപോലുള്ള ഒരു പോരാട്ടമുണ്ടാകുന്നത്. കാരണം ദൈവത്തിന്റെ വചനം പിശാചനെ തുറന്നുകാട്ടുന്നു. നോക്കൂ, അതവൻ എന്താണെന്ന് പറയുന്നു. അതിപ്രകാരം നിങ്ങൾ പറയുന്നത് പോലെ ഈ സ്ത്രീ ഇവിടെ ഇരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിന് കീഴിലാകുന്നു. പറയാം, അവരുടെ പേര് ശ്രീമതി ജോൺസ് ആകുന്നു. അവർ വരുന്നത് ഇന്ന ഇന്ന സ്ഥലത്ത് നിന്നാകുന്നു. അതെന്താണ് ചെയ്യുന്നത്? അത് അവളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുകയും ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങൾക്കെന്നെ എങ്ങനെ അറിയാം? ആ മനുഷ്യൻ എന്നെ അറിയില്ല. അതിനാൽ അതെന്തെങ്കിലും ആത്മാവായിരിക്കണം. അത് ഏത് തരത്തിലുള്ള ആത്മാവാണ്? അത് ദൈവത്തിന്റെ ആത്മാവാണ്. എങ്ങനെ? എനിക്കെന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ക്ഷയരോഗം അർബുദമാകുന്നു. അതെന്തായാലും എന്നാൽ യഹോവ ഇപ്രകാരം അറിയി ചെയ്യുന്നു. ഓ ഓ, എപ്രകാരം സാത്താൻ അതിനെ വെറുക്കുന്നു. കാരണം അതവനെ തുറന്നുകാട്ടുന്നു. ഇപ്പോൾ ജഡിക മനസ്സ് അതിലേക്ക് നോക്കിയിട്ട് പറയും, മനസ്സ് വായിക്കലാണ്, മാനസികമായ പരഹൃദയ ജ്ഞാനമാണ്, അവർക്കറിയില്ല, അതവർക്ക് വിഡ്ഢിത്തമാണ്. എന്നാൽ അതെന്താണെന്ന് അറിയുന്നവർക്ക് ഓ എന്തൊരനുഗ്രഹമാകുന്നു, എന്താകുന്നു ഇത്? ഒരു വെളിപാട്. ആരുടെ വെളിപ്പെടുത്തലാകുന്നു? പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന മനുഷ്യന്റെയാണോ? ഈ അവസാന സഭാകാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാകുന്നു. അവൻ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നു. കണ്ടോ, ഇതൊരു വെളിപാടാണ്. നോക്കൂ, സാത്താനത് വെറുക്കുന്നു. അവൻ എങ്ങനെയത് വെറുക്കുന്നു? അവൻ തുറന്നു കാട്ടപ്പെടുന്നു, അവന്റെ പദ്ധതിയെ തുറന്നു കാട്ടുന്നു. സാത്താൻ വെളിപാടിനെയും ഉൽപ്പത്തിയെയും വെറുക്കുന്നു. ഞാനത് ഇവിടെ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിക്കും സത്യമാകുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ഒരു വെളിപാടിനെ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ അത്രമാത്രം വെളിപാടിന് എതിരായിരിക്കുന്നത്? അതെന്തുകൊണ്ടാണെന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെയും കൂടാതെ ദൈവത്തിന്റെ സഭയുടെയും മുഴുവൻ സിദ്ധാന്തവും ഭയഭക്തി പരിസരം വെളിപാടിനെ അടിസ്ഥാനമാക്കിയാണ് പണിതിരിക്കുന്നത്. അതൊരിക്കലും ഒരു പാഠശാല വഴിയാകില്ല. അതിനുവേണ്ടി നമുക്ക് എത്ര നല്ല സെമിനാരികൾ ഉണ്ടായാലും അതൊരു കാര്യമല്ല. അവർ വളരെ പിന്നിലായ മങ്ങിയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. വേദപുസ്തകവും സഭയും പരിപൂർണമായും ഒരു വെളിപാടാണ്. നമുക്ക് തിരിക്കാം. എനിക്ക് ഇവിടെ ചില തിരുവെഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. മത്തായി അതിന്റെ 16:18 വാക്യമാകുന്നു. നമുക്ക് ചെറുതായി ഒരു വീക്ഷണം എടുക്കാം. മത്തായി 16:18 നോക്കൂ. തിരുവെഴുത്തുകൾ എവിടെയാണെന്നും അതിന്റെ വെളിപാട് എവിടെയാണെന്നും നോക്കാം. മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് 17
വാക്യം.
യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാപത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇപ്പോൾ കത്തോലിക്ക സഭ പറയുന്നത് അവൻ അത് പത്രോസിന്റെ മേൽ പണിതുവെന്നാണ്. ശരി, അത് ശരിക്കും ഒരു ജഡിക ചിന്തയാണ്. ഒരാത്മീയ മനസ്സ് അത്തരമൊരു കാര്യം മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുകയില്ല. ദൈവം എന്ന നിലയിൽ അവന്റെ സ്വന്തം പുത്രൻ അവിടെ നിൽക്കുന്നു. എന്നിരിക്കലും അവന്റെ സഭയെ വെറും സാമാന്യനായ ഒരു സാധാരണക്കാരനായ പാപത്തിൽ ജനിച്ച ഒരു മനുഷ്യന്റെ മേൽ പണിയുമെന്നോ? ആ മനുഷ്യൻ അത് തെളിയിച്ചു. അവൻ തന്റെ മേൽ അതേ ആത്മാവോടെ യേശുവിനെ ശപിക്കുകയും അവന്റെ മുഖത്ത് തന്നെ അവനെ നിഷേധിക്കുകയും ചെയ്തു. അത് പത്രോസായിരുന്നില്ല, അല്ലെങ്കിൽ അതുമായിരുന്നില്ല, അതവിടെ കിടന്നിരുന്ന ഒരു പാറയായിരുന്നു. അങ്ങനെ ചില സഭകൾ അവകാശപ്പെടുന്നത് പോലെയാകുന്നു. അതൊരു പാറയായിരുന്നില്ല, കാരണം പത്രോസ് അവനവിടെ സംസാരിച്ചിരുന്ന പാറ പത്രോസിനെ കുറിച്ചായിരുന്നില്ല, അവൻ സ്വയമായും ആയിരുന്നില്ല. ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരിൽ പലരും പറയാൻ ശ്രമിക്കുന്നത് അത് യേശുവായിരുന്നു, അവന്റെ മേലാണ് അവൻ സഭ പണിതത്, അവൻ അല്ല. അതപ്പോഴും തെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് യേശുവായിരുന്നില്ല, അത് പത്രസുമായിരുന്നില്ല, അത് വെളിപാടായിരുന്നു. ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, എന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാപത്രേ ഈ വെളിപാട് നിനക്ക് തന്നത്. നോക്കൂ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഏദൻ തോട്ടത്തിൽ തിരുവെഴുത്തുകളൊന്നും എഴുതിയിരുന്നില്ല എങ്കിൽ പിന്നെ ആ രണ്ട് ആൺകുട്ടികളായ കായനും ഹാബേലും, അവർ രണ്ടുപേരും ഒരു യാഗമർപ്പിക്കാനും ദൈവത്തിന്റെ പ്രീതി നേടാനും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ കായനുമെന്ന് ഒരു യാഗപീഠം പണിതു, ഹാബേലും ഒരു യാഗപീഠം പണിതു. ശരി, ദൈവം ആവശ്യപ്പെടുന്നത് എല്ലാമായിട്ട് അത് മാത്രമാണെങ്കിൽ കായനെ കുറ്റം വിധിക്കുന്നതിൽ ദൈവം അന്യായിയായിരിക്കും. ശരി, അതിനുശേഷം കായനൊരു യാഗം കഴിച്ചു, ഹാബേലും അങ്ങനെ തന്നെ ചെയ്തു. അവർ രണ്ടുപേരും യാഗം അർപ്പിച്ചു, കായൻ ആരാധിച്ചു, അതുപോലെ ഹാബേലും. ഹാബേൽ ചെയ്തതെല്ലാം കായനും ചെയ്തു. അതുകൊണ്ട് പള്ളിയിൽ പോകുകയും പള്ളിയിൽ അംഗമാകുകയും ബലികൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഇതെല്ലാമാണ് ദൈവം ആവശ്യപ്പെടുന്നതെങ്കിൽ ദൈവം കായനെ കുറ്റം വിധിക്കുന്നത് അന്യായമായിരിക്കും. കാരണം ദൈവം ചെയ്യാൻ പറഞ്ഞത് തന്നെയാണ് കൃത്യമായും അവൻ ചെയ്തത്. പക്ഷേ നിങ്ങൾ നോക്കുക, ഹാബേൽ ഒരു വെളിപാടിലൂടെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ എടുത്ത് പുറത്താക്കിയത് പഴങ്ങളല്ലായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് വളരെയധികം ജഡിക മനസ്സുകൾ അതിനെ അതുപോലെ കരുതുന്നു. ഹാബേൽ വന്ന് നിലത്തിന്റെ ഫലമർപ്പിച്ചു, ദൈവം അത് നിരസിച്ചു കളഞ്ഞു, എന്നാൽ അത് വെളിപ്പെട്ടിരുന്നു. ഞാൻ അർത്ഥമാക്കുന്നത് കായൻ അത് ചെയ്തു എന്നാകുന്നു. എന്നോട് ക്ഷമിക്കണം, കായൻ ദേശത്തിന്റെ നിലത്തിന്റെ ഫലമർപ്പിച്ചു, കാരണം അതാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതെന്ന് അവൻ കരുതി. ആ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക, അതുമായിട്ടുള്ള വിയോജിപ്പ് ശ്രദ്ധിക്കുക, എപ്രകാരം അത് ഇന്ന് വേദനിപ്പിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അവരെ അവിടെ നിന്നും പുറത്താക്കി കളഞ്ഞത് പഴങ്ങളായിരുന്നില്ല. ഹവ ഒരിക്കലും ഒരാപ്പിൾ അല്ല കഴിച്ചത്. തീർച്ചയായും ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ അവൾ നഗ്നയാണെന്ന് അവൾ എങ്ങനെ മനസ്സിലാക്കി? അത് ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ടതാകുന്നു, അങ്ങനെയാകേണ്ടതാകുന്നു. ഇപ്പോൾ നമ്മളതൊരു പഠനമായി അതിനെ എടുക്കുകയും അങ്ങനെ നാം അതിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ അവരുടെ പക്കൽ അവർക്കൊരു തിരുവെഴുത്ത് പോലും ലഭിച്ചിട്ടില്ല. അവരിൽ ചിലർ പറയുന്നു, ശരി, അവൾ പറഞ്ഞു, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. അതെ ശ്രീമാൻ, ഒരു വേശിക്കും അങ്ങനെ തന്നെയാകുന്നു. എല്ലാ ജീവനും ഉണ്ടാക്കേണ്ടത് ദൈവമാകുന്നു. എന്നാൽ ഇതൊരു വികൃതമാക്കപ്പെട്ട ജീവിതമാണ്. ആ കുട്ടിയുടെ സ്വഭാവം നോക്കൂ. അവൻ തന്റെ പിതാവായ പിശാചിൽ നിന്നുള്ളവനായിരുന്നു. വെറുപ്പ്, നീചൻ, കൊലപാതകൻ. നോക്കൂ പിന്നെ എങ്ങനെ ഹാബേൽ അവന്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ അവനോട് അത് പറഞ്ഞിരിക്കാം. അതായത് ഇത് മരങ്ങളിൽ നിന്നുള്ള പഴങ്ങളായിരുന്നു എന്നും മറ്റുമുള്ള ഇത്യാദി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഹാബേലിന് അത് വെളിപ്പെട്ടിരുന്നു. ഹാബേൽ പോയി ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു, രക്തത്തിനായി ജീവനെടുത്തു. ഒരു ഫലവൃക്ഷമല്ല ആപ്പിളും പഴവും പേരയ്ക്കായും കൊണ്ടുവരുന്നതല്ല. എന്നാൽ ഹാബേൽ ഒരാത്മീയ വെളിപാടിലൂടെ എബ്രായർ 11 ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചു. ദൈവം അതിന് സാക്ഷ്യം വഹിക്കുന്നു, കാരണം അതവന് വിശ്വാസത്താൽ വെളിപ്പെട്ടു. അവിടെയാണ് ദൈവം തന്റെ സഭ നിർമ്മിച്ചത്. കാരണം ഇതൊരിക്കലും ജഡരക്തങ്ങളല്ല. സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ഒരിക്കലും ഒരു സെമിനാരിയിൽ നിന്നും പഠിച്ചിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും നിന്നെ ഒരിക്കലും ഇത് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ മുഴുവൻ കാര്യങ്ങളും വെളിപാടിലാണ്. മുഴുവൻ സഭയും യേശുക്രിസ്തുവിന്റെ വെളിപാടിന്റെ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാസ്റ്റർ പറയുന്നത് എന്താണോ അത് നിങ്ങൾ എടുത്തേക്കാം. സെമിനാരി പഠിപ്പിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് എടുക്കാം. സഭ പറയുന്നത് എന്താണോ അത് നിങ്ങൾക്ക് എടുക്കാം. എന്നിരിക്കലും അത് ശരിയല്ല. നിങ്ങൾക്ക് വളരെ വാചാലതയോടെ അത് വിശദീകരിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ യേശുക്രിസ്തു തന്റെ പുത്രനാണെന്ന് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതുവരെ അങ്ങനെ അവന്റെ രക്തത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. ആ വെളിപ്പെടുത്തലിൽ ആകുന്നു. അതായത് അവൻ എന്റെ രക്ഷകനാണ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് സാത്താൻ വെളിപാടിന്റെ പുസ്തകത്തിന് എതിരായിരിക്കുന്നതെന്ന്. വെളിപ്പെട്ടതെന്തും ആത്മീയ വെളിപാട് സാത്താൻ അതിനെതിരാണ്. അതുകൊണ്ടാണ് അവൻ ഇന്ന് ഈ ശുശ്രൂഷയോട് അത്രമാത്രം എതിരായിരിക്കുന്നത്. കാരണം അതെന്താകുന്നു? അത് ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തലാകുന്നു. സഭ അതിന്റെ മഹത്തായ സഭകളോടും സംഘടനകളോടുമൊപ്പം പോകട്ടെ. അതിന്റെ ആലങ്കാരികമായ സന്ദേശങ്ങളും ഇത്യാദി കാര്യങ്ങളുമായി തുടരട്ടെ. അവർ അങ്ങനെ തുടരട്ടെ. സാത്താനെ അത് ബുദ്ധിമുട്ടിക്കില്ല. അവർക്കും യാതൊരു കുഴപ്പവുമില്ല. എല്ലാവരും അവരുടെ പുറത്ത് തട്ടുന്നു. അവിടെ എവിടെയെങ്കിലും ദൈവം പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിനെ തിരികെ സഭയിൽ വെളിപ്പെടുത്തുന്ന ഒരു സമയം വരുമ്പോൾ ശക്തിയോടും രോഗികളെ സുഖപ്പെടുത്താനുള്ള പ്രകടനങ്ങളോടും കൂടി വിശ്വാസികളെ അനുഗമിക്കുമെന്ന് അവൻ പറഞ്ഞ അടയാളങ്ങൾ അത് സംഭവിക്കുകയും ചെയ്താൽ അപ്പോൾ സാത്താൻ തന്റെ കിടക്കയിൽ തിരിയും. അതിനെക്കുറിച്ച് അവൻ എന്തെങ്കിലും ചെയ്യുന്നു, ആ സമയം വരെ നിങ്ങൾ എത്ര സഭയിൽ ചേരുന്നുവെന്നത് സാത്താൻ കാര്യമാക്കുന്നില്ല. എത്ര എണ്ണമുണ്ടെന്ന് അവൻ കാര്യമാക്കുന്നില്ല. എന്നാൽ താൻ ദൈവപുത്രനാണെന്ന് ക്രിസ്തു നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ അവൻ ചെയ്ത പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. എന്തെങ്കിലും മറ്റു ചില പ്രവൃത്തികളല്ല, എന്നാൽ അതേ പ്രവൃത്തികൾ തന്നെ. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും, വിശുദ്ധ യോഹന്നാൻ 14:7, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, അതേ പ്രവൃത്തികൾ തന്നെ, അതിൽ വലിയതും അവൻ ചെയ്യും. കാരണം ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. അത് വലുതായിരിക്കും. അത് അവരുടെ അടുക്കൽ കൊണ്ടുവരാൻ അവന് കഴിഞ്ഞിരുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് അതുവരെയും നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ യേശു വന്ന് അവന്റെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് മടങ്ങി വരികയും അപ്പോൾ അവർക്ക് നിത്യജീവൻ ജനങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയും. അതാണ് അതിലും വലിയ പ്രവൃത്തികൾ. എന്നാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു വ്യക്തമായി പറഞ്ഞു. മാർക്കസ് 16, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. എവിടം വരെ പോകാം? ഭൂലോകത്തിലൊക്കെയും. എത്ര പേരോട്? സകല സൃഷ്ടിയോടും. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന കാലത്തോളം ഈ അടയാളങ്ങൾ വിശ്വസിക്കുന്നവരെ പിന്തുടരും. അങ്ങനെ അതൊരു വെളിപാടായി മാറുമ്പോൾ, സഹോദര, അപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിനടുത്താകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കാരണം ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ എപ്പോഴെങ്കിലും മരുഭൂമിക്ക് പിന്നിൽ ഒറ്റയ്ക്കായിട്ട് അതിപ്രകാരം മോശയെപ്പോലെ ദൈവത്തിന്റെ വെളിപാട് പരിശുദ്ധാത്മാവിനാൽ അവന് വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ കുലുക്കുവാൻ യാതൊന്നിനും കഴിയില്ല. അവന് കഴിയുന്നത്രയും ശക്തവും ഉറച്ചതുമായിരിക്കും. സാത്താൻ വെളിപാടിനെ വെറുക്കുന്നു. അവനത് ഇഷ്ടപ്പെടുന്നില്ല, ഒട്ടുമില്ല. അത് അവന്റെ പദ്ധതികളെ തകിടമറിക്കുന്നു. പുസ്തകത്തിന്റെ സ്വഭാവം കാണിക്കുന്നത്, അതായത് യോഹന്നാൻ ഇത് എഴുതിയിട്ടില്ല എന്നാകുന്നു. അത് ശരിയാണ്. കാരണം അവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അവയെല്ലാം അവന്റെ എഴുത്താണ്. എന്നാൽ അവന്റെ പ്രചോദനമല്ല, ഇത് ദൈവത്തിന്റെ പ്രചോദനമാണ്. അതാണ് പുസ്തകം എഴുതുന്നത്. ശരി, ഇപ്പോൾ ഇതെന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും ഈ പ്രവചനത്തിന്റെ അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇപ്പോൾ സമയം അടുത്തിരിക്കുന്നു. എന്താകുന്നു? യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ വെളിപാട് അവന്റെ സഭകളെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാകുന്നു. അങ്ങനെ കാലഘട്ടങ്ങൾ കടന്നുപോകുമ്പോൾ അതവർക്ക് വെളിപ്പെട്ടു വരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ അവസാന സമയത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ നാം ഇപ്പോൾ ശരിക്കും ലോകാവസാനത്തിലാകുന്നു. നാം ലോക ചരിത്രത്തിന്റെ അവസാനത്താകുന്നു. ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മോടൊപ്പമായിരിക്കെ നമ്മെ സഹായിക്കുന്നു. നാം സഭാകാലഘട്ടത്തിന്റെ അവസാനത്താകുന്നുവെന്ന് നാം തെളിയിക്കും. നാം ഫിലാദെൽഫിയ അല്ലെങ്കിൽ ലാവോദിക്ക സഭാകാലഘട്ടത്തിലാകുന്നു. എല്ലാ കാലഘട്ടത്തിന്റെയും അവസാനമാകുന്നു. നാം രാഷ്ട്രീയ ലോകത്തിന്റെ അവസാനത്താകുന്നു. നാം പ്രാകൃതിക ലോകത്തിന്റെ അതിന്റെ അവസാനത്താകുന്നു. നാം എല്ലാ കാര്യങ്ങളുടെയും അവസാനത്താകുന്നു. നാം എല്ലാ സ്വാഭാവിക കാര്യങ്ങളുടെയും അവസാനത്താകുന്നു. അതിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഞാൻ ഷിർവപ്പോർട്ടിലേക്ക് പോകുകയായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് വരികയായിരുന്നു. ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു, മരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, പുല്ലുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, പൂക്കൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും മരിച്ചുകൊണ്ടിരിക്കുന്നു, ലോകം മരിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ലോകത്തിലുള്ളതെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന് രാവിലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മളും മരിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും എവിടെ ഒരു ലോകമുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും മരിക്കുന്നില്ല. എല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ എല്ലാം ജീവിക്കുന്ന ഒരു സ്ഥലവും ഉണ്ടായിരിക്കണം. ആ കാര്യത്തിനു വേണ്ടിയാണ് നാം കൊതിക്കുന്നത്. എവിടെയാണോ അത്, അവിടെ എത്തിച്ചേരാൻ. അവിടെ മരങ്ങൾ അനശ്വരമായി നിലകൊള്ളുന്നു. ഓ, അവിടെ എല്ലാം അനശ്വരവും, കൂടാതെ അത് നിലകൊള്ളുന്നതും അത് ദൈവത്തിന്റെ മഹത്വത്തിലാകുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഇതിനുവേണ്ടി ഒരു പശ്ചാത്തലം സ്ഥാപിക്കുന്നു. ആദ്യത്തേത് യേശുക്രിസ്തുവിന്റെ വെളിപാട്, രണ്ടാമത്തേത് ഒരു ദൂതൻ മുഖാന്തരം അത് യോഹന്നാൻ പ്രദർശിപ്പിച്ചു, മൂന്നാമത്തേത് എന്താണെന്നാൽ ഭാഗ്യവാന്മാർ, അത് വായിക്കുന്നവർക്ക് അനുഗ്രഹവും, ഒപ്പം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ലേ, നിങ്ങളത് കേട്ടാൽ മതി. അത്രമാത്രം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും ഒപ്പം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വായിച്ചു കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ പ്രമാണം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അതായത് യോഹന്നാൻ അവിടെയുള്ള ഈ എഴുത്തുകാരൻ അത് എഴുതുകയായിരുന്നു. അത് ഇവിടെ ഇത് യോഹന്നാനാകുന്നു, അത് അനുഗ്രഹങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൽ അതെന്തായിരുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നത്, ഒരു പുരോഹിതൻ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്ന് തിരുവെഴുത്തുകൾ വായിച്ചു. സഭ ശ്രദ്ധിച്ചു കേട്ടിരുന്നു, പലർക്കും വായിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ വായിക്കുന്നവനും അതോടൊപ്പം അത് കേൾക്കുന്നവനും ഭാഗ്യവാൻ. നോക്കൂ, വായിക്കുന്നവനും കേൾക്കുന്നവനും, വായിക്കുന്ന ഏതൊരുവനും കൂടാതെ കേൾക്കുന്നവനും ഭാഗ്യവാനാകുന്നു. അതിനാൽ നിങ്ങളത് ഒരിടത്തിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇപ്പോൾ 4 മുതൽ 6 വരെ സഭയ്ക്ക് ഒരു അഭിവാദനമാകുന്നു. ഇപ്പോൾ നാം ഈ 4ഉം 6ഉം വാക്യങ്ങളെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം അതെടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇപ്പോൾ കഠിനമായി ചിന്തിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോൾ എന്താണ്? ഇത് യേശുക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. അവിടെ ദൈവം കാലത്തിന്റെ മൂടുപടം എടുത്തു മാറ്റിയതാകുന്നു. ഇവിടെ ഇത് സമയമാകുന്നു. യേശു ഭൂമിയിലായിരുന്നപ്പോൾ സഭാകാലഘട്ടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയാത്ത സമയമാണിത്. അതുകൊണ്ട് ദൈവം മൂടുപടം എടുത്തു മാറ്റി, അത് പിന്നിലേക്ക് വലിച്ചു മാറ്റി. എന്നിട്ട് യോഹന്നാനെ ഓരോ സഭാകാലഘട്ടവും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കാണുന്നതിനിടയാക്കി. എന്നിട്ട് അതൊരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്കും അയച്ചുകൊടുത്തു. എന്താകുന്നു ഇത്? ക്രിസ്തു തന്റെ പ്രവൃത്തികളുടെ നാളുകളിൽ വെളിപ്പെടുത്തുന്നതാകുന്നു. ഇത് അവന്റെ പ്രവർത്തനങ്ങളാൽ നിറഞ്ഞതാണ്. അത് ഈ പുസ്തകമാകുന്നു. കൂടാതെ ഇത് ക്രിസ്തു നൽകിയ ഒരു പ്രവചന ഗ്രന്ഥമാകുന്നു. അത് ദൈവം തന്റെ ദൂതൻ മുഖാന്തരം നമുക്ക് നൽകിയത് യോഹന്നാൻ എഴുതിയതാകുന്നു. അങ്ങനെ ഇത് വായിക്കുകയോ അല്ലെങ്കിൽ ഇത് വായിക്കുന്നത് കേൾക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും ഒരനുഗ്രഹമാകുന്നു. കാരണം ഇതെല്ലാം നിവൃത്തിയാകുന്ന സമയം അടുത്തിരിക്കുന്നു. ഇപ്പോൾ നല്ലൊരു ക്രമീകരണം ലഭിച്ചിരിക്കുന്നു. കൂടാതെ ഓർക്കുക, നാം സഭയെ ഓർമ്മയിൽ വെച്ചിരിക്കുന്നു. ഒരു വശത്ത് സഭയുടെ ആരംഭമാകുന്നു, മറുവശത്ത് സഭ അവസാനിക്കുന്നതുമാകുന്നു. അതിലും കൂടുതലായി തിങ്കളാഴ്ച രാത്രി നാം സഭായോഗങ്ങളിലേക്ക് കടക്കുന്നതാണല്ലോ. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇപ്പോൾ നാം പ്രതിരൂപങ്ങളുടെ നിഗൂഢവും ആഴമേറിയതുമായ ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത് അഭിസംബോധന ചെയ്യുന്നത് ആസിയയിലെ 7 സഭകളോടാകുന്നു. അവർക്ക് ഈ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് ഭാവിയിൽ വരാനിരിക്കുന്നതായിരുന്നു. അവനവയെ ഉയർത്തുകയും അവരുടെ പ്രവർത്തികളെയും അവർ ചെയ്തതിനെയും പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇത് അവിടെയുള്ള സഭകളെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ആസിയയിലെ 7 സഭകളാകുന്നു. ഇപ്പോൾ ആസിയ എന്നത് ആസിയ മുഴുവനായിരുന്നില്ല, ആസിയ ഭൂഖണ്ഡമായിരുന്നില്ല, അതൊരു ചെറിയ ഭാഗം മാത്രമായിരുന്നു. അവർ അവകാശപ്പെടുന്നത് ഏകദേശം പെൻസിൽവാനിയ സംസ്ഥാനത്തിന്റെ വലിപ്പത്തിലുള്ള ഒരു സ്ഥലമാകുന്നു, നോക്കൂ, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യാന. ഈ 7 സഭകൾ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു. ആ സമയത്ത് അവരെക്കാൾ കൂടുതൽ സഭകൾ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ എന്നാൽ ഇത് അവരുടെ സ്വഭാവം വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഞാനിവിടെ വായിക്കുന്നത് അതിന്റെ ചരിത്രത്തിൽ നിന്ന് എന്റെ വായനയിൽ കിട്ടിയതാകുന്നു. കൂടാതെ അവനും അത് കേൾക്കുകയും അല്ലെങ്കിൽ അത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂടാതെ ഇപ്പോൾ ഈ 4 വാക്യത്തിന്റെ സമയത്തേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും ഇപ്പോൾ ആത്മാക്കൾ നാം പിന്നീട് അതിനെ സമീപിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇത് പ്രകടിപ്പിക്കുന്നു. നിങ്ങളിവിടെ ഇത് ശ്രദ്ധിച്ചാലാകുന്നു. കൂടാതെ 7 വാക്യത്തിൽ അല്ലെങ്കിൽ 8 വാക്യത്തിൽ അവൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു, വീണ്ടും പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, 7 സഭകളെ അഭിസംബോധന ചെയ്യുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും ഇരുന്നവനും ഒരു വട്ടം ഇപ്പോളാകുന്നു, വരുന്നവനുമാകുന്നു. ഇപ്പോൾ അവനിവിടെ തന്റെ മൂന്ന് മടങ്ങായ പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ 8 വാക്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം. ഒരു മിനിറ്റിനുള്ളിൽ നാം 8 വാക്യം എടുക്കുകയാണ്. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, തുടക്കവും അവസാനവും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇപ്പോൾ നാം 4, 6 വാക്യങ്ങൾ വീക്ഷണത്തിൽ പിടിക്കുന്നു. അവ രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന്, അവൻ പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവൻ എന്താണ് സഭയുടെ മുമ്പിൽ വയ്ക്കാൻ ശ്രമിക്കുന്നത്? അവന്റെ ദിവ്യത്വമാകുന്നു. ഇന്ന് ജനങ്ങൾ അവനെ ഒരു പ്രവാചകനാക്കാൻ ശ്രമിക്കുന്നു. അവൻ ഒരു പ്രവാചകനേക്കാൾ വലുതാണ്. കൂടാതെ ചിലർ അവനെ 3 ദൈവങ്ങളാക്കാൻ ശ്രമിക്കുന്നു. അവൻ 3 ദൈവങ്ങളല്ല, അവൻ 3 കാര്യാലയങ്ങളിലായി ജീവിച്ച ഏക ദൈവമാണ്. അതേ ദൈവത്തിന്റെ 3 വെളിപ്പെടുത്തലാകുന്നു. ഇപ്പോൾ ഓർക്കുക, ഇതാകുന്നു ആ വെളിപാട്. ആരെങ്കിലും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യാതിരുന്നാൽ ജീവവൃക്ഷത്തിൽ നിന്നും അവനുള്ള അംശം നീക്കിക്കളയും. യേശു സ്വയം 3 ദൈവങ്ങളായി വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് 1 ദൈവമായും 3 കാര്യാലയങ്ങളും ആകുന്നു. ഓ, കുറച്ച് സമയത്തിന് ശേഷം അത് കൂടുതൽ സമ്പന്നമാകാൻ പോവുകയാണ്. നാം സഭാ കാലഘട്ടങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട് അവർക്കത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കാണുന്നതാണ്. ഇത് നിക്കേയ സമ്മേളനത്തിൽ ഒരു വലിയ പിളർപ്പിന് കാരണമാക്കിയുണ്ടായി. 2 കൂട്ടരും ആ വിഷയത്തിൽ നിന്നും വളരെ ആഴത്തിൽ മാറിപ്പോയി. ഈ അവസാന നാളുകളിലും അവർ അതേ കാര്യം തന്നെ ചെയ്തു. അതിപ്രകാരം മുൻ നിക്കേയ സമ്മേളനത്തിന് മുമ്പ് നടന്നതുപോലെ വീണ്ടുമാകുന്നു. കാരണം അവിടെ മറ്റൊരെണ്ണം ഉണ്ടാകും. അത് ഞാനിവിടെ നിൽക്കുന്നതുപോലെ ഉറപ്പാണ്. കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ് സഭക്കാരും ചില കാര്യങ്ങളിൽ തമ്മിൽ ഐക്യത്തിലാകും, അല്ലെങ്കിൽ തമ്മിൽ പരസ്പരം യോജിക്കും. ഇപ്പോൾ അവിടെയുള്ള കാന്റർബറിയിലെ ആർച്ച് ബിഷപ്പിനെ നോക്കൂ, അതെല്ലാം കൂടി ഒന്നിച്ച് കുമിഞ്ഞുകൂടുന്നു. വേദപുസ്തകത്തിൽ ഒരു ത്രിയേക ദൈവത്തിന്റെ പഠിപ്പിക്കൽ ഇല്ല, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അതിവിടെ വെളിപാടിന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ തിരുവെഴുത്തുകളുടെ മുഴുവൻ പ്രമാണവും ഇവിടെ തെളിയിക്കപ്പെടാനിടയാകുകയും ക്രിസ്തു അതിന്മേൽ തന്റെ മുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാകുന്നു അത്. ആരെങ്കിലും ഇതിൽ നിന്നും എടുത്തു കളയുകയോ ഇതിനോട് കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ അവനുള്ള അംശം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അത് എടുത്തു കളയും. അതുകൊണ്ട് സ്വാർത്ഥതയോടെയല്ല, തുറന്ന ഹൃദയത്തോടെയും തുറന്ന മനസ്സോടെയും ഇതിനെ സമീപിക്കുക. ഇപ്പോൾ നിക്കേ സമ്മേളനത്തിൽ അവർ രണ്ട് വലിയ തീരുമാനങ്ങളിലെത്തുകയുണ്ടായി. അത് ആദ്യകാല സഭാപിതാക്കന്മാരുടെ കാലത്ത് അവരിൽ പലർക്കും രണ്ട് തീവ്ര വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ ഒന്ന് ഒരു ത്രിയേക ദൈവമായിരുന്നു, ത്രിത്വവാദി. അവരിൽ മറ്റൊന്ന് ഒരു ഏകദൈവമായിരുന്നു. അവ രണ്ടും നിലനിൽപ്പിലാകുകയും നേരെ രണ്ട് ശാഖകളായി അത് ഇപ്രകാരം പുറത്തേക്ക് പോകുകയും ചെയ്തു. ത്രിമൂർത്തികൾ മൂന്ന് ദൈവങ്ങളുടെ വ്യക്തിയായ ഒരു സ്ഥലമായി മാറി. ഏകത്വം ഒരു അദ്വൈതവാദിയായി മാറുകയും മറ്റത് തെറ്റായിരുന്നതിന്റെ അത്രയും തന്നെ ദൂരം ഇതും തെറ്റായിരുന്നു. അങ്ങനെ അവ രണ്ടും രണ്ട് ശാഖകളായി പോകുകയും എന്നാൽ നേരെ ഇവിടെ അതിന്റെ സത്യം വെളിപ്പെടുന്നതുമാകുന്നു. യേശുവിന് സ്വന്തം പിതാവാകാൻ കഴിയുകയില്ല. അതുമല്ല, പരിശുദ്ധാത്മാവിന് പുറത്തായി അവനൊരു പിതാവുണ്ടെങ്കിൽ പിന്നെ അവൻ അവിഹിത സന്തതിയാണ്. പരിശുദ്ധാത്മാവ് അവനെ ഗർഭം ധരിച്ചു, ദൈവം തന്റെ പിതാവാണെന്ന് അവൻ പറഞ്ഞു. അതിനാൽ പരിശുദ്ധാത്മാവും ദൈവവും, അതാണ് മത്തായി 1:18. എങ്കിൽ പരിശുദ്ധാത്മാവും ദൈവവും ഒരേ വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അവന് രണ്ട് അപ്പന്മാരുണ്ടായിരുന്നു. അവനെ ഇമ്മാനുവേൽ എന്ന് വിളിച്ചു. അതാകുന്നു ദൈവം നമ്മോടുകൂടെ. അവൻ അവകാശപ്പെട്ടു അവനിവിടെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അതായത് താനും പിതാവും ഒന്നാകുന്നു. എന്റെ മക്കൾ, എല്ലാ തിരുവെഴുത്തുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിയും. അത് നമുക്ക് ഈ ചോദ്യം ഉണ്ടെങ്കിലാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാകാം. ഇപ്പോൾ അവനിവിടെ വെളിപ്പെട്ടപ്പോൾ അവന്റെ മൂന്ന് മടങ്ങായ വ്യക്തിത്വത്തിന്റെ സ്ഥാനമായി ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഇപ്പോൾ അവിടെ മൂന്ന് ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ. അങ്ങനെ നിക്കേ സമ്മേളനത്തിൽ ഇത് ചെയ്യുന്നതിനു വേണ്ടി അവർക്കൊരു തൃത്വം എടുക്കേണ്ടി വന്നു. കാരണം റോമാക്കാരുടെ ലോകത്ത് അവർക്ക് അനേകം ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അവർ മരിച്ചുപോയ തങ്ങളുടെ പൂർവികരോട് പ്രാർത്ഥിച്ചിരുന്നു, നമുക്കത് ഉദ്ധരിക്കാൻ കഴിയുന്ന ചരിത്രം എനിക്കിവിടെ തന്നെയുണ്ട്, നോക്കൂ. അവർ മരിച്ചുപോയ തങ്ങളുടെ പൂർവികരോട് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് വിശുദ്ധ സെസിലിയും വിശുദ്ധ മാർക്കസും, കൂടാതെ ഈ വിശുദ്ധനും 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 വിശുദ്ധനുമുള്ളത്. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, ആ മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ ഒരുവൻ. അവർക്ക് ഒരു ത്രിത്വവാദി ദൈവം ഉണ്ടായിരിക്കണം. അതിനാൽ അവർക്ക് വ്യാഴം, ചൊവ്വ, ശുക്രൻ എന്നിവ ഉണ്ടായിരുന്നു. കൂടാതെ അത് ശരിയാകുകയില്ല, എല്ലാം കൂടി ഒരു ദൈവത്തിന്റെ മേലിടുക. അതിനാൽ അവർ അതിനെ വിഭജിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ മൂന്ന് മടങ്ങായ കാര്യാലയത്തെ മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളായി മാറ്റിത്തീർത്തു. എന്നാൽ അവനിവിടെ വെളിപാടിൽ അവൻ ആരാണെന്ന് വ്യക്തമായി പറയുന്നു, ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമാകുന്നു. നമുക്കത് കുറച്ചു കഴിഞ്ഞ് ഇവിടെ നാം അതിലേക്ക് കടക്കുന്നതാണ്. അവൻ പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, എ മുതൽ ഇസഡ് വരെയാകുന്നു, മുഴുവൻ ആ യവന ഭാഷയിലെ അക്ഷരമാലയാകുന്നു, താഴ്വരയിലെ താമര, ഷാരോനിലെ പനിനീർ പുഷ്പം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവനാകുന്നു. ദാവീദിന്റെ പേരും വംശവുമാകുന്നു. അവൻ ദൈവമാകുന്നു, ദൈവം. കൂടാതെ 1 തിമോത്തിയോസ് 3:16, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു, ദൈവം. മൂന്നാമതൊരാളോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ അല്ല, എന്നാൽ ദൈവം തന്നെ സ്വയം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായി. ഇപ്പോൾ ഇതൊരു വെളിപാടാണ്, ഓർക്കുക. ഇപ്പോൾ ദൈവം തുടക്കത്തിൽ അഗ്നിസ്തംഭത്തിൽ വസിച്ചിരുന്ന മഹാനായ യഹോവയായിരുന്നു. ഇസ്രായേലിന്റെ മേൽ തൂങ്ങിക്കിടന്ന് അവരെ നയിച്ചു. അത് ദൈവമായിരുന്നു. ഉടമ്പടിയുടെ ദൂതൻ മലമുകളിൽ ഇറങ്ങി വരികയും പർവ്വതം മുഴുവൻ അഗ്നിയിലാകുകയും ചെയ്തു. പർവ്വതത്തിൽ നിന്ന് അഗ്നി പറന്നു, 10 കൽപ്പനകൾ എഴുതി, അവനെ ദൈവത്തിന്റെ പിതൃത്വം എന്ന് തന്റെ മക്കളോട് വിളിച്ചിരുന്നു. അതവന്റെ തെരഞ്ഞെടുത്ത ജനവിഭാഗമായ യഹൂദരായിരുന്നു. അതിനുശേഷം അതേ ദൈവം ഒരു കന്യകയിൽ ജനിച്ച ശരീരത്തിൽ, അതായത് അത് മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. അവൻ മനുഷ്യരുടെ ഇടയിൽ എന്ന പോലെ അവന്റെ കൂടാരത്തിൽ വസിക്കുകയും താമസിക്കുകയും ജീവിക്കുകയും ചെയ്തു. അതേ ദൈവം തന്നെ ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വേദപുസ്തകം അപ്രകാരം പറയുന്നു, ദൈവം ക്രിസ്തുവിൽ ആയിരുന്നു, ശരീരം യേശുവായിരുന്നു. യേശു അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചിരുന്നു. അവനെ 3 വ്യക്തികളാക്കാൻ കഴിയില്ല. ഇപ്പോൾ 3 ദൈവങ്ങളിൽ സ്നാനം നൽകരുത്, ഒരു ദൈവമേ ഉള്ളൂ. നോക്കൂ, ഒരു ദൈവം. ഇപ്പോൾ അതേ ദൈവം ജഡമായി തീർന്നു. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു, ഞാൻ ദൈവത്തിലേക്ക് പോകുന്നു. തന്റെ മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, അതിൽ കൂടെ അവൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനാകുകയും അതിനുശേഷം ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് പൌലോസ് അവനെ കണ്ടുമുട്ടുകയും അതുവരെയും അവൻ ശൗൽ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ശബ്ദം അവന്റെ അടുക്കൽ എത്തിയിട്ട് അവനോട്, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു, നീ ആരാകുന്നു? അവൻ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. അവൻ അഗ്നിസ്തംഭമായിരുന്നു, ആ അപ്പസ്തോലന്റെ കണ്ണു തുറന്ന ഒരു പ്രകാശമായിരുന്നു. അതവനെ തിരിച്ചു കഴിഞ്ഞിരുന്നു. അതേ യേശു വീണ്ടും പിതാവായ ദൈവത്തിങ്കിലേക്ക് തിരികെ പോവുകയും പിതാവിങ്കിലേക്ക് വീണ്ടും. ആ കാരണത്താലാണ് അവൻ ഇവിടെ പറഞ്ഞത്, ഞാൻ സർവശക്തനാകുന്നു. അവൻ ജഡമാകുന്നതിന് മുമ്പായിരുന്ന അതേ രൂപത്തിലായിരുന്നു. അവൻ ജീവിച്ചിരുന്ന അവന്റെ ശരീരത്തെ യേശു എന്ന് വിളിക്കുകയും അത് നമുക്കറിയാവുന്ന ആ മനുഷ്യനായ യേശുവാകുന്നു. ഇപ്പോൾ ഇത് പ്രകാരമായിട്ട് നിങ്ങളിൽ വളരെയധികം പ്രിയപ്പെട്ട ഏകനാമക്കാരായ ആളുകൾ സ്നാനപ്പെടുത്തുന്നത് യേശുനാമത്തിലാകുന്നു. അതിൽ നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു. ഇന്ന് 100 യേശുമാർ ഈ ലോകത്തുണ്ട്. എന്നാൽ ഒരേ ഒരു കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. അവൻ ക്രിസ്തുവായി ജനിച്ചു. ഒരുപാട് യേശുമാരുണ്ട്. ആ പേരിലുള്ള വളരെയധികം പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. അവൻ ദൈവമാണ്. കൂടാതെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവ പേരുകളല്ല. അവ ഒരു പേരിലേക്ക് പോകുന്ന തലപ്പേരുകളാണ്. അവർ സ്നാനം കഴിപ്പിക്കുന്നത് നാമത്തിലാകുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നാമത്തിലാണ്. പിതാവ് ഒരു പേരല്ല, പുത്രൻ ഒരു പേരല്ല, പരിശുദ്ധാത്മാവ് ഒരു പേരല്ല. ഇത് മനുഷ്യൻ എന്ന മാതിരി ഒരു തലപ്പേരാണ്. അതാകുന്നു അത്. പരിശുദ്ധാത്മാവാകുന്നു ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരാത്മാവ് പരിശുദ്ധാത്മാവാകുന്നു. എന്നിട്ട് പറയും, നാമത്തിൽ, പിതാവിന്റെ നാമത്തിൽ പിതാക്കന്മാരെയും നിങ്ങളുടെ പുത്രന്മാരുടെ പുത്രന്മാരെയും നോക്കൂ. ഇവിടെയുള്ള ഒരു മനുഷ്യനെ നോക്കൂ. നോക്കൂ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് ഒരു പേരല്ല, അത് ഒരു തലപ്പേരായിട്ട് പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു. അപ്രകാരമാണ് അപ്പസ്തോലിക സഭ തുടക്കത്തിൽ സ്നാനപ്പെടുത്തിയത്. ഞാൻ ഏതെങ്കിലും വ്യക്തിയോട് അപേക്ഷിക്കുകയാണ്, തിരുവെഴുത്തിൽ നിന്നും ഒരു വാചകം, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ഒരു വട്ടം. ആരെങ്കിലും എപ്പോഴെങ്കിലും ക്രിസ്തീയ സഭയിൽ മറ്റേതെങ്കിലും വിധത്തിൽ സ്നാനപ്പെട്ടിട്ടുള്ളതായി, കത്തോലിക്ക സഭ രൂപീകരിക്കുന്നതുവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ സ്നാനപ്പെട്ടിട്ടുള്ളതായി കാണിക്കുക. അവർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു മതവിശ്വാസ പ്രമാണത്തിനു വേണ്ടി അംഗീകരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ചരിത്രം എടുത്തുകൊണ്ടുവരിക, കുറച്ച് ചരിത്രകാരന്മാരെ കൊണ്ടുവരിക. അതെ, അവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അതായത് 304 AD, 304 അതിനുശേഷം ഒരു ത്രിയേക സ്നാനം ത്രിയേക ദൈവത്തിനു വേണ്ടി വന്നു. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഇത് വിഗ്രഹാരാധനയാണ്. ഈ ആഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാനത് ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിച്ച് വേദപുസ്തകത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് രാവിലെ നമ്മൾ വെളിപാടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് എവിടെയാണ് വരുന്നതെന്നും അതെങ്ങനെ നിലനിൽക്കാൻ തുടങ്ങിയെന്നും തെളിയിക്കുകയാണ്. സത്യത്തിലേക്ക് മടങ്ങുക സഹോദര, നാം അവസാന ദിവസത്തിലാകുന്നു. നാം എഫെസസിലെ സഭ വരെ എത്തിയിട്ട് അതിനെ ലാവോദിക്യ സഭയുമായി താരതമ്യപ്പെടുത്തുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ അതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. അതെങ്ങനെയാണ് അതിൽ ഇഴഞ്ഞു കയറിയതെന്ന് അപ്പോൾ നിങ്ങൾ കാണും. ലൂഥറിന്റെ കാലഘട്ടത്തിലേക്ക് വരിക, പറഞ്ഞു, നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. സർദിസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മരിച്ചവൻ എന്നാകുന്നു. ഇരുണ്ട കാലഘട്ടത്തിന്റെ 1500 അവർക്കത് നഷ്ടപ്പെട്ടു പോയി. ആ സമയം വരെ ഓരോ സഭകളും അത് പാലിച്ചു പോന്നു. അതിനുശേഷം അവർക്ക് നിക്കാ സമ്മേളനം 606 അപ്പോൾ അവർ പേര് നശിപ്പിച്ചു കളഞ്ഞിട്ട് അതിൽ നിന്ന് 3 ദൈവങ്ങളെ ഉണ്ടാക്കി. അവൻ ഇവിടെ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവാകുന്നു. തീർച്ചയായും ഭൂമിയിൽ അവന് 3 മടങ്ങായ വ്യക്തിത്വമുണ്ടായിരിക്കുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനൊരു 3 മടങ്ങായ വ്യക്തിത്വമായിരുന്നു. ഭൂമിയിൽ അവനൊരു പ്രവാചകനായിരുന്നു. അവൻ സ്വർഗത്തിലും ആകുന്നു, ഒരു പുരോഹിതൻ ആകുന്നു. അവൻ വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ അവനൊരു രാജാവായിരിക്കും. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു. ഇരിക്കുന്നവൻ യേശുവായിരുന്നു, ഒരു പ്രവാചകൻ. ഇരിക്കുന്നവൻ ഇപ്പോൾ ഒരു പുരോഹിതനാണ്, ആത്മീയ ബലികൾ അർപ്പിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തൊടാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ. അവനെ തന്നെ വെളിപ്പെടുത്തുകയും അവൻ നമ്മുടെ ഇടയിലുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്, എന്നാൽ ഒരു ദൈവം. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവനൊരു പ്രവാചകനായിരുന്നു, വചനമായിരുന്നു, വിശ്വസ്ത സാക്ഷി എന്ന് കുറച്ചു കഴിഞ്ഞ് വേദപുസ്തകം അവനെ വിളിക്കുന്നു. ഒരു വിശ്വസ്ത സാക്ഷി പ്രവാചകനാണ്. അവൻ പുരോഹിതനായിരുന്നു, അപ്പോൾ അവൻ ഇപ്പോൾ പുരോഹിതനാണ്. അവൻ വരുമ്പോൾ അവൻ രാജാവായിരിക്കും. നിങ്ങൾ മുമ്പോട്ട് കടന്ന് വെളിപാട് 15:3 വായിക്കുക, നിങ്ങൾക്കത് കാണാൻ കഴിയും. വെളിപാട് 15:3, നമുക്കിവിടേക്ക് തിരിച്ചിട്ട് അവൻ എന്താണെന്ന് നോക്കാം. അവൻ രാജാവാകാൻ പോവുകയാണെങ്കിൽ അവൻ വരുമ്പോൾ അവൻ രാജാവായിരിക്കും. ഇപ്പോൾ നാം വെളിപാടിലേക്ക് പോയിട്ട് 15 ഈ 3 വാക്യം വായിക്കാം. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടുപാടി ചൊല്ലിയത്, കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവെ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. അവൻ ഭൂമിയിൽ എന്തായിരുന്നു? പ്രവാചകനായിരുന്നു. അവൻ പ്രവാചകനായിരുന്നുവെന്ന് ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അവൻ മെസ്സിയായുടെ അടയാളം ചെയ്തു, അതൊരു പ്രവാചകനായിരുന്നു. ഓ, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അവർ എങ്ങനെ അവനെ വിട്ടുകളഞ്ഞു? കാരണം അവർ മറ്റെന്തോ അന്വേഷിക്കുകയായിരുന്നു. അവൻ മെസ്സിയായുടെ അടയാളം ചെയ്തു, അവർ അത് കേട്ടില്ല. അവനൊരു പ്രവാചകനായിരുന്നു. മോശ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർപ്പിക്കും. ഈ പ്രവാചകന് നിങ്ങൾ ചെവി കൊടുത്തില്ലെങ്കിൽ അവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. അവൻ ഭൂമിയിൽ ഒരു പ്രവാചകനായിരുന്നു. ഇപ്പോൾ കാരണം അവൻ എന്തായിരുന്നു? ദൈവത്തിന്റെ വചനത്തിന്റെ വിശ്വസ്ത സാക്ഷിയാകുന്നു. ആമേൻ. അവൻ ദൈവത്തിന്റെ വചനം ജഡമായി വെളിപ്പെട്ടതാകുന്നു. വിശുദ്ധ യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ദൈവത്തിന്റെ നിത്യവചനത്തിന്റെ സത്യവും വിശ്വസ്തനുമായ സാക്ഷിയായിരുന്നു. അവൻ വചനമായിരുന്നു, ദൈവത്തിന്റെ വചനമായിരുന്നു. കൂടാതെ വചനമായതിനാൽ അവൻ ഒരു പ്രവാചകനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം അവനിൽ കൂടെ ഒഴുകിയിരുന്നു. അവന് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്നത്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാനല്ല ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുന്നത്, എന്നാൽ എന്നിൽ വസിക്കുന്ന പിതാവത്രേ, അവനാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു, എന്റെ പിതാവ് എന്നിൽ വസിക്കുന്നു. ആ മനുഷ്യനായ ആ കൂടാരമായ യേശു പറഞ്ഞു. ദൈവത്തിന് നിരവധി സ്ഥാനപ്പേരുകളുണ്ട്. യഹോവ, യഹോവയിരെ, റാഫ, മനശ്ശെ, ഓ, അനേകം അങ്ങനെയാകുന്നു. അവന് 7 സംയുക്തമായ വീണ്ടെടുക്കലിന്റെ പേരുകളുണ്ട്. അവന് നിരവധി തലപ്പേരുകളുണ്ട്. ശാരോനിലെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമര, പ്രഭാത നക്ഷത്രം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അങ്ങനെ അതെല്ലാം ആകുന്നു. എന്നാൽ അവനൊരു മാനുഷ്യ നാമമേ ഉള്ളൂ. ദൈവത്തിന് ഒരു നാമമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. അവൻ ജനിച്ചപ്പോൾ ക്രിസ്തുവും കർത്താവുമായിരുന്നു. 8 കഴിഞ്ഞ് പരിശുദ്ധാത്മാവന്റെ പേര് വിളിച്ചു, യേശു. അവന്റെ അമ്മ അവനെ പരിച്ഛേദന ചെയ്തു, അവനെ വിളിച്ചു യേശു. അവൻ ക്രിസ്തുവായി ജനിച്ചു. അതിപ്രകാരം ഞാൻ ജനിച്ചത് ഒരു ബ്രണഹമായിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ ഞാനൊരു ബ്രണഹമായിരുന്നു. എനിക്കൊരു പേര് നൽകപ്പെട്ടു, വില്യം. ആമേൻ. അവൻ ക്രിസ്തുവായി ജനിച്ചു, അവൻ രക്ഷകനാകുന്നു. അവന് 8 പ്രായമായപ്പോൾ അവന് പേര് നൽകി യേശു. അവൻ മഹത്വത്തിന്റെ കർത്താവായിരുന്നു വെളിപ്പെട്ടു വന്നത്. അതിനാൽ അവൻ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ട മഹത്വത്തിന്റെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഓ, അവൻ അവിടെയാകുന്നു. ഭൂമിയിൽ അവൻ പ്രവാചകനായിരുന്നു, മഹത്വത്തിൽ അവൻ പുരോഹിതനാകുന്നു, അവന്റെ വരവിൽ അവൻ രാജാവാകുന്നു. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. പ്രവാചകൻ വചനത്തിന്റെ വിശ്വസ്ത സാക്ഷിയാകുന്നു. പുരോഹിതൻ തന്റെ സ്വന്തം രക്തം ദൈവം മുമ്പാകെയാകുന്നു. രാജാവ് വിശുദ്ധരുടെ രാജാവാകുന്നു. ഇപ്പോൾ ലോകത്തിന്റെ രാജാവല്ല, അവൻ വിശുദ്ധരുടെ രാജാവാകുന്നു. നമുക്ക് അവർ ജനങ്ങളുടെ മേൽ ഭൂമിയിൽ രാജാക്കന്മാരുണ്ട്. എന്നാൽ നമുക്കും ഒരു രാജാവുണ്ട്, ഒരു കൂടാതെ ഒരു രാജ്യത്വവുമുണ്ട്. ആ കാരണത്താലാണ് നാം വ്യത്യസ്തമായി പെരുമാറുന്നത്. അതിപ്രകാരം അധിക സമയമായിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഭാര്യയെക്കുറിച്ച്. ഞങ്ങളിവിടെ കടയിലേക്ക് പോകുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു അത്ഭുതം കാണുകയുണ്ടായി. മിക്കവാറും അതൊരു വേനൽക്കാലമായിരുന്നു. ഒരു സ്ത്രീ ഒരു വസ്ത്രം ധരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അതൊരു വിചിത്രമായ കാര്യമാകുന്നു. ഞാൻ പറഞ്ഞു, എന്റെ പക്കൽ എന്റെ ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സ്ത്രീയുടെ ചിത്രമെടുക്കുമായിരുന്നു. നോക്കൂ, കാരണം ഞങ്ങൾ അത് പാവാട ധരിച്ച് ഞങ്ങൾ കണ്ട ആദ്യത്തെ സ്ത്രീയായിരുന്നു. നിങ്ങൾക്കറിയാമോ, അവരൊരു സ്ത്രീയെപ്പോലെ വസ്ത്രധാരണം ചെയ്യേണ്ടിയിരുന്നു, ബാക്കിയുള്ള എല്ലാ സ്ത്രീകളെയും പോലെ. അവൾ ചോദിച്ചു, ശരി, എന്തുകൊണ്ടാണിത് ബിൽ? നമ്മുടെ ജനങ്ങൾ വസ്ത്രധാരണം ചെയ്യുന്നത് അത് നമ്മൾ അങ്ങനെ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നതാണോ? ഞാൻ പറഞ്ഞു, അത് നമ്മുടെ ജനങ്ങളല്ല, അത് ദൈവത്തിന്റെ ജനമാണ്. ദൈവജനത്തിന് വിശുദ്ധി ആവശ്യമാണ്. ചോദിച്ചു, ശരി, അവർ പള്ളിയിൽ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഒരു മഹിളയതാ അവിടെ, അവർ ഇവിടെയുള്ള ഒരു പള്ളിയിലെ ഗായക സംഘത്തിൽ പാടുന്നവരാണ്. ശരി, എങ്കിൽ പിന്നെ അതെന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, കാരണം അവളെ വ്യത്യസ്തമായി പഠിപ്പിച്ചിട്ടില്ല. അത് കൃത്യമായും ശരിയാണ്. അതാണ് ആ ജഡിക സഭ. നാം ഈ ആഴ്ച അതിൽ കടക്കുന്നതാണ്. ആത്മീയ സഭ, ജഡിക സഭ, അവരെല്ലാം അവരുടെ തള്ളയുടെ സഭയിലേക്ക് നേരെ ചാഞ്ഞു പോകുകയാണ്. അത് ഇപ്രകാരം വേദപുസ്തകം വെളിപാട് 17 അവർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാകുന്നു. അവരിപ്പോൾ നേരെ തിരികെ വരികയാകുന്നു. അവരെല്ലാവരും അതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് സംഘടിക്കുന്നു. ശരി, ഞങ്ങളൊരു വിശേഷ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ഞങ്ങൾ ഇതാകുന്നു, കൂടാതെ ഞങ്ങൾ അതാകുന്നു. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. സഭയിൽ നിന്ന് എല്ലാ അധികാരവും എടുത്ത് ഒരു ബിഷപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു മാർപ്പാപ്പയുടെയോ മേൽ വെക്കുന്നു. ദൈവം തന്റെ സഭയിൽ തന്റെ ജനത്തിന്റെ ഇടയിലാകുന്നു. സാധാരണക്കാരിലൂടെയും എല്ലായിടത്തും സ്വയം വെളിപ്പെടുത്തുന്നു ഇപ്പോൾ. എന്നാൽ ഈ ദിവസത്തിൽ അവൾ ചോദിച്ചു, ശരി, നമ്മൾ അമേരിക്കക്കാരല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, നമ്മൾ ഇവിടെ ജീവിക്കുന്നു, എന്നാൽ നമ്മൾ അമേരിക്കക്കാരല്ല, നമ്മൾ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ രാജ്യത്വം മേലെയാകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ അവിടെ മേലിൽ നിന്നാണ് വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെയാണ് പെരുമാറുന്നത്. കാരണം നാം വരുന്നത്, നമ്മുടെ ജീവൻ ഒരു വിശുദ്ധ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇത് വ്യത്യസ്തമായി കാണപ്പെടുന്നു. ഇത് വ്യത്യസ്തമായ വസ്ത്രധാരണമാണ്. അവിടെ മേലെയുള്ള സ്ത്രീകൾക്ക് നീണ്ട മുടിയുണ്ട്. അതുമാത്രമല്ല, അവർ മുഖത്ത് ചായം പൂശുന്നില്ല. കൂടാതെ അവർ ഇറക്കം കുറഞ്ഞ നിക്കറുകൾ ധരിക്കുന്നില്ല. അവർ കീഴ്വരെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. നീണ്ട കുപ്പായങ്ങളും വസ്ത്രങ്ങളും മറ്റുമാകുന്നു. അവർക്ക് നീളമുള്ള മുടിയും അതുപോലെയുള്ള കാര്യങ്ങളുമുണ്ട്. അങ്ങനെ അതിന്റെ സ്വഭാവം അവിടെ മേലെ നിന്നാകുന്നു. അത് തിരികെ നമ്മുടെ മേൽ പ്രതിഫലിപ്പിക്കുന്നു. അവരുടെ പുരുഷന്മാർ പുകവലിക്കുകയോ ചവയ്ക്കുകയോ കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. അവർ വരുന്നത്, അവരുടെ ആത്മാക്കൾ ഒരു വിശുദ്ധ സ്ഥലത്ത് നിന്ന് വരുന്നു. അത് അവരെ വിശുദ്ധമായി പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. പരസ്പരം സഹോദരങ്ങളായി തിരിച്ചറിയുന്നു. ഹാ, അത്രയുള്ളൂ. ഞങ്ങൾ ഒരു രാജ്യത്തിൽ നിന്നാകുന്നു. കൂടാതെ നമുക്കൊരു രാജാവുണ്ട്. അവൻ വിശുദ്ധന്മാരുടെ രാജാവാണ്. കൂടാതെ വിശുദ്ധൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് ഈ വാക്കിൽ നിന്നാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവർ, ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ക്രിസ്തു പരിശുദ്ധാത്മാവ് ആ ഹൃദയത്തിലേക്ക് കടന്നു വരികയും അവരുടെ മേൽ രാജാവാകുകയും ചെയ്യുന്നു. ഓ എന്റെ, അത് വീട്ടിലെത്തേണ്ടത് ആവശ്യമാക്കുന്നു. ഓ, ദൈവത്തിന്റെ വിശുദ്ധീകരിക്കപ്പെട്ട പാത്രമാകുമ്പോൾ ക്രിസ്തുവും രാജാവുമായ ആ പരിശുദ്ധാത്മാവ് അകത്തേക്ക് കടന്നു വരുന്നു. അങ്ങനെ അവൻ ഒരു രാജാവിന് അവന്റെ ആധിപത്യമുണ്ട്. ആമേൻ. നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും ഭരിക്കുന്നത് വിശുദ്ധന്മാരുടെ രാജാവാണ്. ഒരു രാജ്യത്വം, ഭൂമിയിലെ എല്ലാ രാജ്യത്വങ്ങളും കുലുക്കപ്പെടുകയും അണുശക്തിയാൽ തകർക്കപ്പെടുകയും ചെയ്യും. എന്നാൽ വേദപുസ്തകം പറയുന്നു, ആകയാൽ ഇളകാത്ത രാജ്യം നാം പ്രാപിച്ചിരിക്കുന്നു. ആമേൻ. അവിടെ അവൻ വിശുദ്ധന്മാരുടെ രാജാവാകുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ചിഹ്നങ്ങൾ വേദപുസ്തകത്തിലെയും അതോടൊപ്പം ഇവിടെ ഭൂമിയിലെയും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ അവനൊരു പ്രവാചകനായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു പ്രവാചകൻ വചനമാകുന്നു, അത് നമുക്കറിയാം. ഈ വാക്കായ പ്രവാചകൻ അർത്ഥമാക്കുന്നത് വചനത്തിന്റെ ഒരു ദിവ്യ വ്യാഖ്യാതാവ് എന്നാകുന്നു. ദൈവിക വചനം എഴുതപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്റെ പക്കൽ ദൈവത്തിന്റെ ദിവ്യാത്മാവ് അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിലെ പ്രവാചകനെ ദേവൻ എന്ന് വിളിച്ചിരുന്നു. അതെത്ര പേർക്ക് അറിയാമായിരുന്നു? യേശു പറഞ്ഞു, ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ അവർ നിങ്ങൾ ദേവന്മാരാകുന്നു. അവർ അവരെ ദേവന്മാർ എന്ന് വിളിച്ചെങ്കിൽ ദൈവത്തിന്റെ വചനം ആരുടെ പക്കലാണ് എത്തുന്നത്? പ്രവാചകന്റെ അടുക്കലാകുന്നു. പിന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ കുറ്റം വിധിക്കും? കാരണം അവൻ വിളിക്കപ്പെട്ടു ദേവൻ. കാരണം അവൻ ദൈവവചനം അവന്റെ ഉള്ളിലാക്കി വഹിച്ചിരുന്നു. ഇത് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ആ കാരണത്താൽ ഈ വാക്കായ പ്രവാചകൻ അർത്ഥമാക്കുന്നത് ഒരു അവന്റെ വ്യാഖ്യാനം കൂടിച്ചേരാനുള്ളതല്ല. നോക്കൂ, ദൈവം പറയുന്നെങ്കിൽ അവൻ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരാത്മീയനോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവനോട് സംസാരിക്കും. അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ പിന്നെ അവനെ കേൾക്കുക. കാരണം ഞാൻ അവനോടുകൂടെയുണ്ട്. എന്നാൽ അത് സംഭവിക്കുന്നില്ലെങ്കിൽ അവനെ കേൾക്കരുത്. ഞാൻ അവനെ അയച്ചിട്ടില്ല. അപ്രകാരമാണ് നിങ്ങളതറിയുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കൂ, വചനത്തിന്റെ ദിവ്യ വ്യാഖ്യാനം സഭയ്ക്കുള്ള ഈ അവസാനത്തെ വെളിപ്പെടുത്തലുമായി പൊരുത്തപ്പെടണം. അവൻ ദൈവമാകുന്നു, സർവശക്തനാകുന്നു. ഈ ഭൂമിയിൽ അവനൊരു പ്രവാചകനായിരുന്നു. അതൊരു കഴുകനാകുന്നു. ഒരു പ്രവാചകനെ കഴുകനായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു എന്ന് എത്ര പേർക്കറിയാം? ഒരു കഴുകൻ പക്ഷികളിൽ നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള പക്ഷിയാണ്. ഏറ്റവും ശക്തിയുള്ളതാകുന്നു. അവയിൽ ചിലതിന്റെ ചിറകുകൾ തന്നെ അറ്റം മുതൽ അറ്റം വരെ 14 അടി നീളത്തിൽ വിരിക്കാനാവുന്നതാണ്. അവൻ അത്രയധികം ഉയരത്തിൽ ഒരു പറക്കൽ എടുക്കാൻ കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും പക്ഷി അവനെ പിന്തുടരാൻ ശ്രമിച്ചാൽ അവൻ പൊട്ടി തകർന്നു പോകും. അവനിൽ നിന്ന് തൂവലുകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ ശിഥിലമായി പോകുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അവൻ വിശേഷമായി നിർമ്മിക്കപ്പെട്ടതാണ്. അവൻ അത്രയും ഉയരത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതതിന് എന്ത് പ്രയോജനമാണ് ചെയ്യുന്നത്? ഒരു പരുന്തിന്റെ കണ്ണിനെ കുറിച്ചാണോ പറയുന്നത്? നിങ്ങൾ ഒരു കഴുകന്റെ കണ്ണ് കാണേണ്ടതാകുന്നു. ഒരു പരുന്തിന് ഒരു കോഴിയെ കാണാൻ ഇടയുണ്ടായേക്കാം. അത് ശരിയാണ്. ഇന്നത്തെ ചില പരുന്തുകളിൽ ചിലതിന്റെ കാര്യവും അതാണ്. ഹാ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കഴുകൻ അത്രയും ഉയരത്തിൽ പോയിട്ട് ഒരു പരുന്ത് അവനെ പിന്തുടരാൻ ശ്രമിച്ചാൽ അത് മരിച്ചുപോകും. അതിന് ശ്വാസം മുട്ടിപ്പോകും. കഴുകൻ പറന്നു ചെല്ലുന്ന ആ മണ്ഡലങ്ങളിൽ അവന് കടന്നു ചെല്ലാൻ കഴിയില്ല. അതുകൂടാതെ അവൻ അതുപോലെയുള്ള ഒരു കണ്ണുണ്ടായിട്ട് അവൻ ഏറ്റവും മുകളിൽ അവിടെ എത്തുമ്പോൾ അവൻ അത്രയും ദൂരം വരെ കാണാൻ കഴിയും. അതുകൊണ്ട് ആ കാരണത്താലാണ് ദൈവം തന്റെ പ്രവാചകന്മാരെ വിളിച്ചത് കഴുകന്മാർ. അവന് അവിടെ വരെ ചെന്നെത്താൻ കഴിയും. അവനൊരു കഴുകനാണ്. അവന് വളരെ ദൂരം വരെ കാണാൻ കഴിയും. അങ്ങനെ ഈ ഭൂമിയിൽ ക്രിസ്തു ഒരു കഴുകനായിരുന്നു. അവൻ മരിച്ചപ്പോൾ അവനൊരു പുരോഹിതനായിരുന്നു. അങ്ങനെ അത് അവനെ ഒരു കുഞ്ഞാടാക്കി. അത് ശരിയല്ലേ? അവൻ വീണ്ടും വരുമ്പോൾ അവൻ രാജാവാണ്. അതിനാൽ അവനൊരു സിംഹമായിരിക്കും. ആമേൻ. യഹൂദഗോത്രത്തിന്റെ സിംഹം. ആമേൻ. അവനൊരു കഴുകൻ, ഒരു കുഞ്ഞാട്, കൂടാതെ ഒരു സിംഹം ആകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്നു. പ്രവാചകൻ, പുരോഹിതൻ, പിന്നെ രാജാവും ആകുന്നു. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമാകുന്നു. സർവശക്തൻ, ആൽഫയും ഒമേഗയും, തുടക്കം മുതൽ അവസാനം വരെ നിത്യനായ ദൈവം ആകുന്നു. നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളിൽ ചില വിലയേറിയ കത്തോലിക്കരായ ജനങ്ങളോടാകുന്നു, ഇപ്രകാരം വിളിക്കുന്നവരോടാകുന്നു. അതായത് ദൈവത്തിന്റെ നിത്യപുത്രത്വം, ദൈവത്തിന്റെ, ദൈവവുമായുള്ള യേശുക്രിസ്തുവിന്റെ നിത്യപുത്രത്വം. നിങ്ങൾക്കെങ്ങനെ അത്തരമൊരു വാക്ക് പറയാൻ കഴിയും? ഞാനൊരു പാവയാണ്, വെറുമൊരു 7-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവൻ. പക്ഷേ എനിക്ക് അതിനേക്കാൾ നന്നായി അറിയാം, പുത്രൻ എന്ന വാക്കിന് ഒരാരംഭമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവൻ എങ്ങനെ നിത്യനായിരിക്കെ ഒരു പുത്രനുമാകാൻ കഴിയും? നിത്യതയ്ക്ക് തുടക്കമോ അല്ലെങ്കിൽ അവസാനമോ ഇല്ല. അതുകൊണ്ട് അവനൊരു പുത്രനാകാൻ കഴിയില്ല. ഒരു നിത്യപുത്രൻ, എന്നിട്ട് ഒരു തുടക്കവും. കാരണം നിത്യപുത്രൻ എന്ന ഒരു കാര്യമേ ഇല്ല. ഒരു പുത്രന് ഒരു തുടക്കമുണ്ടായിരിക്കുന്നു. അതിനാൽ അവന് നിത്യനാകാൻ കഴിയില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? അവൻ നിത്യനായ ദൈവമാണ്, നിത്യനായ പുത്രനല്ല. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സർവശക്തൻ യഹോവ ഇരേ, യഹോവ റാഫ, ജഡത്തിൽ വെളിപ്പെട്ടു. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പെന്തക്കോസ് നാളിൽ ആ അഗ്നിസ്തംഭം ജനങ്ങളുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അത് സ്വയം വേർപിരിഞ്ഞു. ഓരോരുത്തരുടെ മേൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പതിഞ്ഞു. അഗ്നി പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? സ്വയം തന്നെ തന്നെ സഭയിലേക്ക് വേർപെടുത്തി. ഓരോരുത്തർക്കുമിടയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അങ്ങനെ എല്ലാവരെയും നൽകിക്കൊണ്ട് ആയിരുന്നു. അത് അവന്റെ ആത്മാവിന്റെ ഭാഗമായിരുന്നു. അവന്റെ സഭയ്ക്കിടയിൽ സ്വയം തന്നെ തന്നെ വിഭജിച്ചു. ഒരു മനുഷ്യന് എങ്ങനെ വന്ന് പറയാൻ കഴിയും, വിശുദ്ധ മനുഷ്യൻ മാർപ്പാപ്പയാകുന്നു, വിശുദ്ധ മനുഷ്യൻ ബിഷപ്പാകുന്നു, വിശുദ്ധ മനുഷ്യൻ ക്രിസ്തുവാകുന്നു, നമ്മളുള്ള പരിശുദ്ധാത്മാവാകുന്നു? സാധാരണക്കാർക്ക് പറയാൻ യാതൊരു വാക്കുമില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുന്നതിനായി എന്തെങ്കിലുമുണ്ട്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുന്നതിനായി എന്തെങ്കിലുമുണ്ട്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും എടുത്തുകൊണ്ടു പോകുന്നതിനായിട്ട് ഒരു സന്ദേശമുണ്ട്? ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് സ്വയം വേർപിരിച്ച് അവരുടെ മേൽ പതിഞ്ഞു. ദൈവം സ്വയം തന്നെ തന്നെ വേർപെടുത്തുന്നു. അന്നാളിൽ നിങ്ങളറിയും, ഞാൻ എന്റെ പിതാവിലും പിതാവെന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാകുന്നു. ആ നാളിൽ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും മേലെ എല്ലാവരിലും എല്ലാവരിൽ കൂടെയുമാകും. ആമേൻ. അത് അവിടെയാകുന്നു. പരിശുദ്ധാത്മാവിന് താൻ ആഗ്രഹിക്കുന്ന എവിടേക്കും, താൻ ആഗ്രഹിക്കുന്ന ആരുടെ മേലും സഞ്ചരിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾക്കതിനുവേണ്ടി ഏതെങ്കിലും ബിഷപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദികനോ പറയുന്നത് എടുക്കേണ്ടതിന്റെ ആവശ്യമില്ല. അവൻ നമ്മുടെ ഏക പുരോഹിതനാണ്. ശരിയാണ്, ഒരു മഹാപുരോഹിതനാകുന്നു. ഇപ്പോൾ പ്രവാചകൻ, പുരോഹിതൻ, കൂടാതെ രാജാവാകുന്നു. ഇപ്പോൾ കൂടാതെ യേശുക്രിസ്തുവിങ്കിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും നാം അതിൽ കടക്കുന്നതാണ്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയും നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പൊക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു. അവിടെ കഴുകി എന്ന വാക്ക് യഥാർത്ഥത്തിൽ യവന ഭാഷയിൽ അർത്ഥമാക്കുന്നത് സ്വതന്ത്രമാക്കൽ എന്നാകുന്നു. അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കി. നമ്മുടെ പാപത്താൽ നാം ഭൂമിയുമായി ബന്ധിക്കപ്പെട്ടിരുന്നു. നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, കേൾക്കാൻ കഴിഞ്ഞില്ല, സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പമോ അല്ലെങ്കിൽ യാതൊന്നുമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ രക്തം താഴേക്കിറങ്ങി വന്നപ്പോൾ അത് ചരട് മുറിച്ചു കളയുകയും നാം അഴിച്ചുവിടപ്പെടുകയും ചെയ്തു. ഓ, ഒരിക്കൽ ഞാനൊരു കഥ വായിച്ചു. അത് നന്നായി ഇവിടെ ചേർന്നേക്കാരിടയുണ്ട്. ഒരു കർഷകൻ ഒരു കാക്കയെ പിടിച്ച് കെട്ടിയിട്ടു. അവൻ പറഞ്ഞു, ഞാൻ മറ്റുള്ള കാക്കകളെ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങനെ അവൻ കാക്കയെ ഒരു കാലിൽ ഒരു നീണ്ട ചരട് കൊണ്ട് കെട്ടിയിരുന്നു. അങ്ങനെ ആ പാവം ജീവി മരിക്കാറായി കിടന്നിരുന്നു. അവൻ വളരെ ദുർബലനായിരുന്നു. അതിന് കഷിച്ച് അവിടെ ചുറ്റുപാടുമായി നടക്കാൻ തന്നെ കഴിഞ്ഞിരുന്നുള്ളൂ. അതാണ് കാര്യം. ചില സഭാസംഘടനകളും സഭകളും കൂടി ജനങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒട്ടും കഴിയില്ല. ശരി, ഇതാകുന്നു നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ദൂരം. അത്ഭുതങ്ങളുടെ നാളുകൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അതെ, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം. പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യമേ ഇല്ല. അവൻ പഴയതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കുന്നില്ല. അവൻ ദൈവമാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. എബ്രായർ 13:8. അവൻ എല്ലാ സഭകളിലും ജീവിക്കുന്നു. ഇന്ന് രാവിലത്തെ ക്രമീകരണത്തിന് ശേഷം നമ്മൾ അതിലേക്ക് കടക്കുന്നതാണ്. നോക്കൂ, അവൻ എല്ലാ സഭാകാലഘട്ടങ്ങളിലും ജീവിക്കുന്ന ദൈവമാകുന്നു. അവൻ എല്ലാ സഭാകാലഘട്ടങ്ങളിലും ജീവിക്കുന്നു. അവന്റെ ജനങ്ങളിൽ അവൻ ജീവിക്കുന്നു നിത്യതയ്ക്കായി. കാരണം നമുക്കിപ്പോൾ നമ്മളുടെ ഉള്ളിൽ നിത്യജീവനുണ്ടായിരിക്കുന്നു. അതിനാൽ ഈ മതവിഭാഗം അവനെ കെട്ടിയിട്ടു. നോക്കൂ, ശരി, അത്ഭുതങ്ങളുടെ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ദൈവിക രോഗശാന്തി എന്നൊരു കാര്യം തന്നെയില്ല. ആ പാവം പിടിച്ച ജീവി വേച്ചു നടക്കുകയും അത് അത്രയുമായിട്ട് അതിന് നടക്കാൻ പോലും കഴിയാത്ത വിധം അത്രയും കഷ്ടം പിടിച്ച നിലയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു നല്ല മനുഷ്യൻ അതുവഴി കടന്നുപോകുകയും അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ആ പാവം പിടിച്ച കാക്കയെ കണ്ടിട്ട് എനിക്കതിനോട് ഇത്രമാത്രം സഹതാപം തോന്നുന്നു. എന്നിരിക്കലും അതിനതിന്റെ ധാന്യം ലഭിച്ചിരുന്നിട്ടുണ്ടാകാം. എന്നാൽ ആ ഒരേ ഒരു രീതിയിൽ കൂടി മാത്രമായിരുന്നു അതിന് ജീവിക്കാനുള്ള മാർഗമുണ്ടായിരുന്നത്. അവൻ എന്തെങ്കിലും കഴിക്കുന്നതിന് ആവശ്യമുണ്ടായിരുന്നു. അതിനാൽ അവൻ യാതൊരു വ്യത്യാസവും അറിയില്ലായിരുന്നു. അവനവിടെ പുറത്തായി അവന്റെ ധാന്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് അതിനുശേഷം അവൻ അവന്റെ കത്തി പുറത്തെടുത്ത് ആ പാവം കാക്കയെ കെട്ടഴിച്ചു വിട്ടു. നിങ്ങൾക്കറിയാമോ, ഇതാ മറ്റുള്ള കാക്കകളെല്ലാം അവിടെ കൂടി വന്നു. എന്നിട്ട് പറഞ്ഞു, വരൂ ജോണി കാക്കയെ, നമുക്ക് തെക്കോട്ട് പോകാം, തണുത്ത കാലാവസ്ഥ വരുന്നു. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ, ആ കാക്ക അവിടെ പുറത്തേക്ക് പോകാവുന്നിടത്തോളം അവൻ പോകും. അവൻ പറഞ്ഞു, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അതല്ല, അത് ഈ നാളിൽ നമുക്ക് വേണ്ടിയുള്ളതല്ല. ഞങ്ങൾക്ക് അതൊട്ടും ചെയ്യാൻ കഴിയില്ല. നോക്കൂ, അവൻ അത്രയും കാലം കെട്ടിയിടപ്പെട്ടിരുന്നിട്ട് അവൻ അപ്പോഴും കെട്ടിയിട്ടിരിക്കുക തന്നെയാണെന്ന് കരുതിയിരുന്നു. നോക്കൂ, അതേ രീതിയിൽ തന്നെയാണ് വളരെയധികം ആളുകളും ഇന്നായിരിക്കുന്നത്. നിങ്ങൾ മതവിശ്വാസങ്ങളാലും സഭാസംഘടനകളാലും അവിടെ പിന്നിലായുള്ള ആ പഴയ വേശിയുടെ മാതാവിൽ നിന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുകയും അത് നിങ്ങളോട് പറയുന്നു. അതായത്, യേശു ക്രിസ്തു എന്നേക്കും അന്യനല്ല, കൂടാതെ രോഗശാന്തി എന്നൊരു കാര്യം തന്നെയില്ല, പരിശുദ്ധാത്മാവിന്റെ സ്നാനമില്ല, അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങൾ തന്നെയുമില്ല. അവരോട് നീ ഇത് പറയാൻ ശ്രമിക്കുന്നു, നിങ്ങൾ വളരെ കാലമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങളിപ്പോഴും നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തന്നെ കരുതുന്നു. ആ നല്ല മനുഷ്യനായ ക്രിസ്തു നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ കഴുകാനും നമ്മെ കെട്ടടിച്ചു വിടാനും വേണ്ടി തന്റെ രക്തം നമുക്കായി നൽകി. പാപം എന്താകുന്നു? ആരെങ്കിലും എന്നോടത്ത് പറയാൻ ഞാൻ ആവശ്യപ്പെടുന്നു, പാപം എന്താകുന്നു? പാപം അവിശ്വാസമാകുന്നു. അത് ശരിയാണ്. വിശ്വസിക്കാത്തവന് വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നിങ്ങളുടെ പാപം മാത്രമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത്. കാരണം നിങ്ങളുടെ അവിശ്വാസത്തിൽ നിന്ന് ദൈവം നിങ്ങളുടെ കെട്ടഴിച്ചു മാറ്റി. പക്ഷെ നിങ്ങളുടെ മതവിശ്വാസങ്ങളുമായി നിങ്ങൾ ഇപ്പോഴും അത്രമാത്രം ബന്ധിക്കപ്പെട്ടിട്ട് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇപ്പോഴും കരുതുന്നു. വെറുതെ പട്ടിണി കിടന്ന് മരിക്കുന്നു. നോക്കൂ, വേച്ചു ചുറ്റിത്തിരിയുന്നു. ഞാൻ പ്രസ്ബിറ്റേറിയൻ ആകുന്നു, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു. അവർ എന്നോട് പറയും, ഞാൻ ക്രിസ്തു സഭയാകുന്നു. അത്ഭുതങ്ങളുടെ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവുമില്ല. നീ ആ പാപം പട്ടിണി കിടക്കുന്ന കാക്കയാകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് രാവിലെ കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞുപോകാത്തത്? ഹല്ലേലൂയ! ഒരു പ്രഭാതത്തിന്റെ ചിറകുകളോടെ എഴുന്നേറ്റിട്ട് നീതി സൂര്യനിലേക്ക് അവന്റെ ചിറകുകളിൽ രോഗശാന്തിയോട് പറന്നുയരുക. ആമേൻ. അതാകുന്നു ഇത് സഹോദര സഹോദരി. ഓ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതെ ശ്രീമാൻ. ശരി, എന്റെ ഇടയൻ, അതിനെക്കുറിച്ച് ഒന്നുമില്ല. വേദപുസ്തകം പറയുന്നു നിങ്ങൾ സ്വതന്ത്രനാണ്. അത് ശരിയാണ്, നിങ്ങളിപ്പോൾ സ്വതന്ത്രരാകുന്നു. എന്റെ സഭ, ശരി, കെട്ടഴിച്ച് മാറ്റിക്കളയുക. നമ്മുടെ പാപം പോക്കി നമ്മെ കഴുകി തന്റെ രക്തത്താൽ നമ്മുടെ സഭാസംഘടനകളിൽ നിന്നും വിടുവിക്കുകയും നമുക്ക് സ്വയം ചിന്തിക്കാനും സ്വയം പ്രവർത്തിക്കാനും സ്വയം സംസാരിക്കാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്ന തരത്തിൽ നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ശരി, ഞാൻ തിരികെ പോയി പാസ്റ്ററോട് വീണ്ടും സ്നാനമേൽക്കണമെന്ന് പറയുകയാണെങ്കിൽ അവനത് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങളിപ്പോൾ സ്വതന്ത്രമാണ്. ഇത് ഒരു വെളിപാടാണ്. നിങ്ങൾക്കറിയാമോ? ശരി, നിങ്ങൾ സ്വതന്ത്രനാണ്. നിങ്ങൾ ഒരു സ്വല്പം ഉപ്പ് കലക്കിയ വെള്ളം ഉപയോഗിച്ച് തളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്രകാരം ഒരു നാമത്തിൽ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും എങ്കിൽ ഇവിടെ ഒരു കുളം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തയ്യാറാണ്, അതിൽ വെള്ളമുണ്ട്. നോക്കൂ, അതേ ശ്രീമാൻ, അത് ശരിയല്ല. അതിനാൽ നിങ്ങൾ ഇനി ബന്ധിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രനാണ്. പക്ഷെ നിങ്ങൾക്കത് അറിയില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ. വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ വെളിപാട് ലഭിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മുടെ അവിശ്വാസത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ചു. പോയിക്കൊള്ളുക, സ്വതന്ത്രരാണ് നിങ്ങൾ. അതിനെക്കുറിച്ച് ഏതെങ്കിലും സഭ പറയുന്നത് സ്വീകരിക്കേണ്ടതില്ല. അതിനെക്കുറിച്ച് ദൈവം പറഞ്ഞത് എടുക്കുക. അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന അവന്റെ വെളിപാട് ഇതാ ഇവിടെയാകുന്നു. ഞാനെപ്പോഴും വിശ്വസിച്ചിരുന്നത് പിതാവായ ദൈവത്തിന് നീളമുള്ള വെളുത്ത താടിയും വെളുത്ത മുടിയുമുണ്ടെന്നായിരുന്നു. കൂടാതെ പുത്രൻ മധ്യവയസ്സനായ മനുഷ്യനും പരിശുദ്ധാത്മാവ് ഒരു ഭാഗ്യദാതാവായ മനുഷ്യൻ ആയിരുന്നു എന്നുമായിരുന്നു. സഹോദര, അത് വിഗ്രഹാരാധനയാണ്. നിങ്ങൾ മൂന്ന് ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. ആദ്യത്തെ കൽപ്പന തന്നെ, ആദ്യത്തെ കൽപ്പന എന്താണ്? കേൾക്കുക, ഓ ഇസ്രായേലേ, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഏക ദൈവം, അതുമാത്രം. അവൻ ഒരു ദൈവമാണ്, മൂന്ന് ദൈവങ്ങളല്ല. അവൻ മൂന്ന് കാര്യാലയങ്ങളിൽ താമസിച്ചു, മൂന്ന് സ്ഥലങ്ങളിലായി സേവനമനുഷ്ഠിച്ചു. അവൻ പ്രവാചകനും പുരോഹിതനും രാജാവുമാകുന്നു. അവൻ കഴുകനും കുഞ്ഞാടും കൂടാതെ സിംഹവുമാകുന്നു. അവൻ താഴ്വരയിലെ താമരയാകുന്നു. ചാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരയിലെ താമരയും പ്രഭാത നക്ഷത്രവുമാകുന്നു. ദാവീദിന്റെ പേരും വംശവുമാകുന്നു. അവൻ എ മുതൽ ഇസഡ് വരെയാകുന്നു. അവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. അവൻ അതെല്ലാം ആകുന്നു. എന്നാൽ അവൻ ഒരുവനാകുന്നു. അവൻ ഏക ദൈവമാകുന്നു. അതാണ് അവന്റെ സ്ഥാനപ്പേരുകൾ. അവന് വേണ്ടി പോകുന്നത് എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. കത്തോലിക്ക സഭ വരുന്നത് വരെ ആരും ഒരിക്കലും വേദപുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു താളിലോ ഇതിഹാസത്തിലോ ഒരിടത്തും ഒരിക്കലും ആരും എപ്പോഴെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേറ്റിട്ടില്ല. നിങ്ങൾ എനിക്ക് അങ്ങനെ ഒരു താളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കാണിക്കുകയാണെങ്കിൽ നിങ്ങളത് എഴുതുക. എന്നിട്ട് ഇന്ന് രാത്രി തന്നെ അതെനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഞാൻ ഈ സഭയിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഞാനൊരു കപട വിശ്വാസിയാണ്. ഞാൻ ജനങ്ങളെ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തിരുവെഴുത്തുകളിൽ നിന്നും ഒരു വാചകം കാണിച്ചു തരാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നും ഒന്ന്, ആധികാരിക ചരിത്രത്തിൽ നിന്നും ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് എവിടെയാണ് എപ്പോഴെങ്കിലും, അതായത് ജനങ്ങൾ ഈ നാമത്തിൽ സ്നാനമേറ്റതെന്ന് വേദപുസ്തകത്തിൽ അതെന്നെ കാണിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അല്ലെങ്കിൽ എനിക്കൊരു തിരുവെഴുത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകം, ഒരു താള്, ചരിത്രത്തിലെ ഒരു ഉദ്ധരണി. അവിടെ ആരെങ്കിലും എപ്പോഴെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടതായി കാണിക്കുക. കത്തോലിക്ക സഭയുടെ നിക്കാ സമ്മേളനം വരെ വരൂ, എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഞാൻ എന്റെ പുറകിൽ ഒരു അടയാളം കെട്ടിയിട്ടുകൊണ്ട് ജെഫേഴ്സൺ വിലയിലൂടെ നടക്കാം. അതോടൊപ്പം നിങ്ങളും എന്റെ പിന്നിലായി ഒരു കാഹളം ഊതിക്കൊള്ളുക. ഞാൻ അതിൽ എഴുതിയിടാം, ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു കള്ളപ്രവാചകൻ. കൂടാതെ പാസ്റ്റർ, നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. നിങ്ങളോടത് ചെയ്യാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. നോക്കൂ, വരൂ, എന്നെ കാണിക്കൂ. എന്നാൽ നിങ്ങൾ ഭയപ്പെടുന്നു. ഇപ്പോൾ ഇതെന്താണ്? ഇത് വെളിപാടാകുന്നു. ഇതാകുന്നു വെളിപാട്. ഇതാകുന്നു പരിശുദ്ധാത്മാവ്, ക്രിസ്തു സഭകളിലേക്ക് തന്റെ സന്ദേശം അയക്കുന്നതാണ്. ഇത് കേൾക്കുക, ഇത് കേൾക്കുക. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതെവിടെ നിന്നാണ് അതിലേക്ക് വന്നത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ നിത്യാസമ്മേളനത്തിൽ എത്തുന്നത് വരെ പോകാം. ഇസ്ലോപ്പിന്റെ രണ്ട് ബാബിലോണുകൾ എടുക്കുക, നേടുക. ഇപ്പോൾ ജോസഫസിന്റെ ചരിത്രം കൊള്ളാം, പക്ഷേ അദ്ദേഹം ക്രിസ്തുവിന്റെ ഒരു ഖണ്ഡിക മാത്രമേ എഴുതിയിട്ടുള്ളൂ. പറഞ്ഞു, അവിടെ യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഓടി നടന്ന് ജനങ്ങളെ സുഖപ്പെടുത്തിയിരുന്നു. അതുകൂടാതെ അവൻ മരിച്ചു. അതുമല്ല, പീലാത്തോസ് അവനെ കൊന്നുകളഞ്ഞു. കൂടാതെ അല്ലെങ്കിൽ ഹെരോദാവ് അല്ലെങ്കിൽ അവനെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ശിഷ്യന്മാർ ചെന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകുകയും അത് പുറത്തെവിടെയോ മറച്ചുവെച്ചു. എന്നിട്ട് ഓരോ രാത്രിയും അവർ പോയി അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു തിന്നും. പറഞ്ഞു, അവർ നരഭോജികളായിരുന്നു. അങ്ങനെ അവർ തിരുവത്താഴം എടുക്കുകയായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ ജഡിക മനസ്സ്? ജോസഫസ് കേൾക്കാൻ പറ്റിയവരിൽ ഒരാളല്ല. എന്നാൽ ഫോക്സസിന്റെ രക്തസാക്ഷികളുടെ പുസ്തകം എടുക്കുക, നല്ല ആധികാരികതയുള്ളതാണ്. ഫോക്സസിന്റെ രക്തസാക്ഷികളുടെ പുസ്തകം എത്രപേര് അത് എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ട്? തീർച്ചയായും പെമ്പറിന്റെ ആദ്യകാലങ്ങൾ, അല്ലെങ്കിൽ ഹിസ്ലോപ്പിന്റെ രണ്ട് ബാബിലോണുകൾ, അല്ലെങ്കിൽ ചില വലിയ ആധികാരികതയുള്ളത് ആകാം. അഥവാ ഇതിൽ നമുക്കുള്ളതിൽ ഏറ്റവും മഹത്തായത് നിക്കാ സമ്മേളനമാകുന്നു. ആദ്യ നിക്കാ സമ്മേളനവും കൂടാതെ നിക്കാ സമ്മേളനവും ആകുന്നു. നിങ്ങൾക്കത് അവിടെ കണ്ടെത്താൻ കഴിയും. അതൊരിക്കലും പരാമർശിച്ചിട്ടില്ല, ഒരു വ്യക്തികളുമില്ല. വിശുദ്ധ തിരുവെഴുത്തുകളെടുത്ത് വേദപുസ്തകത്തിൽ എപ്പോഴെങ്കിലും സ്നാനമേറ്റ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നോക്കുക. ആ ശീർഷകങ്ങൾ ഉപയോഗിച്ച് ഈ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാണിക്കുക. ഇത് മൂന്ന് ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു. അത് ഒരു വിഗ്രഹാരാധനയുടെ ചടങ്ങിനുള്ളതാണ്. കത്തോലിക്ക മതം ഇന്ന് ലോകത്ത് മറ്റൊന്നുമല്ല, എന്നാൽ ക്രിസ്തു മതത്തിന്റെ ഒരു പ്രജാതീയ രൂപമാകുന്നു. കത്തോലിക്ക സഭയിൽ നിന്ന് മാർട്ടിൻ ലൂഥർ, ജോൺ വെസ്ലി, ബാപ്റ്റിസ്റ്റ്, പ്രസബിറ്റേറിയൻകാർ തുടങ്ങിയവർ വരുന്നു. എന്നാൽ അവസാന നാളുകളിൽ അവരുടെ ഇടയിൽ ഒരു വാതിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു, അത് വീണ്ടും സത്യം തുറന്നുകൊണ്ടുവരും. അതായത് തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, അതോടൊപ്പം അവസാന നാളുകളിൽ ഭൂമിയിൽ വരാനിരിക്കുന്ന ആ മഹാനായ പ്രവാചകനുമാകുന്നു. അവൻ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ശ്രദ്ധിക്കുക. കൂടാതെ അവനൊരു സഭയുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കിത് കാണാം. ഇപ്പോൾ ഓർക്കുക, ഇതാകുന്നു വെളിപാട്. നിങ്ങൾക്കതിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ എന്തൊരു വെല്ലുവിളിയാകുന്നു. തിരുവെഴുത്തിൽ നിന്നും ഒരാളെ കണ്ടെത്തുക. ഒരു സ്ഥാനത്ത് അവർ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ നാമത്തിൽ സ്നാനപ്പെടുത്തിയത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കാണിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും തളിച്ചിട്ടുള്ളതായി തിരുവെഴുത്തിൽ നിന്ന് അത് കണ്ടെത്തുക. അവരുടെ പാപങ്ങളുടെ മോചനത്തിനായി അവർക്കൊരിക്കലും കഴിയില്ല. കൂടാതെ ഓരോ വ്യക്തിയും അവരെങ്ങനെ സ്നാനമേറ്റാലും അവർക്ക് തിരികെ വന്ന് വീണ്ടും ഒന്നുകൂടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സ്നാനമേൽക്കേണ്ടത് ആവശ്യമാകുന്നു. പ്രവർത്തികൾ 19, പൌലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അവൻ പറഞ്ഞു, ശിഷ്യന്മാർ, അവർക്ക് ഒരു വലിയ യോഗം അവിടെ ഉണ്ടായിരുന്നു. അവർ അപ്പൊല്ലോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനെ പിന്തുടരുകയായിരുന്നു. അദ്ദേഹം പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു അഭിഭാഷകനായിരുന്നു. അവൻ യോഹന്നാൻ സ്നാപകനിൽ വിശ്വസിച്ചിരുന്ന ഒരു ബാപ്റ്റിസ്റ്റുകാരനായിരുന്നു. അവൻ യേശുവാണ് ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചിരുന്നു. പൌലോസ് കടന്നുപോകുമ്പോൾ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും കണ്ടിരുന്നു. ഇത് പ്രവർത്തികളുടെ 18 അധ്യായത്തിലാകുന്നു. എന്നിട്ട് അവൻ അക്വിലാസിനോടും പ്രിസ്കില്ലയോടും കൂടെ അത്താഴത്തിനോ അല്ലെങ്കിൽ മറ്റെന്തിനോ പോയിരുന്നു. അവർ ഈ മഹാനായ മനുഷ്യനെ കുറിച്ച് അവനോട് പറഞ്ഞു. അവർ അവനെ കേൾക്കാൻ പോയി. അന്ന് രാത്രിയിൽ അവനെ കേൾക്കുകയുണ്ടായി. അവൻ പറഞ്ഞു, അവൻ വളരെ മിടുക്കനാകുന്നു, അത് വളരെ നല്ലതാണ്, അത് കൊള്ളാം. പക്ഷേ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവിടെയുള്ള പാപം ബാപ്റ്റിസ്റ്റുകാരനായ നിങ്ങളുടെ കാര്യം എന്തായിരിക്കും? നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ആരോ പറഞ്ഞു, അതൊന്നും അതിൽ എഴുതിയിരുന്നില്ല. ഞാനതിനെ എതിർക്കുന്നു. എനിക്കിവിടെ ആധികാരികമായ യവന ഭാഷയിലുള്ള എഴുത്തും എബ്രായ ഭാഷയും ഉണ്ട്. വേദപുസ്തകം യവന ഭാഷയിലും കൂടാതെ രണ്ടും എബ്രായ ഭാഷയും കൂടാതെ അരാമിയ ഭാഷയിലും പറയുന്നു. അവയിൽ മൂന്നിലും അവ മൂന്നും ഇവിടെ തന്നെ എന്റെ പക്കലുണ്ട്. അത് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അത് ശരിയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ അവൻ ചോദിച്ചു, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അവർ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നാനം ചെയ്ത മനുഷ്യനാൽ ഞങ്ങൾ ഇതിനകം സ്നാനമേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ യോഹന്നാന്റെ സ്നാനത്താൽ സ്നാനമേറ്റിരിക്കുന്നു. അതേ വെള്ളക്കുഴിയിൽ, ഒരുപക്ഷെ അതേ മനുഷ്യനാലായിരിക്കാം. പൌലോസ് പറഞ്ഞു, അത് പ്രവർത്തിക്കില്ല. അവൻ മാനസാന്തരത്തിനായുള്ള സ്നാനം അത്ര കഴിപ്പിച്ചത് പാപങ്ങളുടെ മോചനത്തിനല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളിൽ ചില ഏകമാത്രക്കാരായ സഭക്കാർ ചുറ്റുകൂടി വന്നിട്ട് ആ സ്നാനമേൽക്കും. അത് തെറ്റാണ്. നിങ്ങളത് രക്ഷയ്ക്കുവേണ്ടി സ്നാനം കഴിപ്പിക്കുന്നു. വെള്ളം ഒരു മനുഷ്യനെ രക്ഷിക്കുന്നില്ല, അത് രക്തമാണ്, മാനസാന്തരമാകുന്നു. സ്നാനത്തിൽ കൂടി പുനർജന്മത്തിലേക്കല്ല, അല്ല ശ്രീമാൻ. പുനർജന്മം ആത്മാവിനാൽ വരുന്നു. സ്നാനമെന്നത് ഒരു ആന്തരികമായ പുനർജനനം നടന്നതിന്റെ ബാഹരികമായ പ്രകടനമാകുന്നു. നോക്കൂ, ശരി, ശ്രദ്ധിക്കുക. അവൻ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അവൻ ചോദിച്ചു, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? പറഞ്ഞു, ഞങ്ങൾ യോഹന്നാന്റെ സ്നാനമേറ്റിരിക്കുന്നു. അവൻ പറഞ്ഞു, യോഹന്നാൻ മാനസാന്തരത്തിനായുള്ള സ്നാനമത്രേ കഴിപ്പിച്ചത്. എന്നിട്ട് അതായത് എന്റെ പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കണം. ആ കുഞ്ഞാട് വരുവാനിരിക്കുന്ന യാഗം അത് കർത്താവായ യേശു ക്രിസ്തുവിലാകുന്നു. അങ്ങനെ അവരിത് കേട്ടാറേ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനമേറ്റു. പൌലോസ് അവരുടെ മേൽ കൈവയ്ക്കുകയും അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അത് തിരുവെഴുത്തല്ലെന്ന് എന്നോട് പറയൂ. എവിടെയെങ്കിലും എന്നെ കാണിക്കൂ. പുതിയ നിയമത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലാതെ സ്നാനമേറ്റിട്ടുണ്ടോ? എന്നെ കാണിക്കുക. വിശുദ്ധ അഗബസും വളരെ പേരും മറ്റ് പലരും ഉണ്ടായിരുന്നു. നിത്യാസമ്മേളനത്തിന്റെ കാലം വരെ അവരെല്ലാം സ്നാനമേറ്റ് വന്നിരുന്നു. അവരോരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മിഷനറി പ്രവർത്തകർ വയലുകൾ കിളച്ചു. എന്നാൽ നിത്യാസമ്മേളനം വരുമ്പോൾ അവർക്ക് 3 ദൈവങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നു. അവർ പൌലോസിനെ താഴെയിറക്കി, അല്ലെങ്കിൽ ജൂപ്പിറ്ററിനെ താഴെയിറക്കി, എന്നിട്ട് പൌലോസിനെ കയറ്റിയിരുത്തി. അവർ ശുക്രനെ താഴെയിറക്കി, മറിയത്തെ കയറ്റിയിരുത്തി. അവർക്ക് എല്ലാത്തരം ദൈവങ്ങളും എല്ലാത്തരം വിശുദ്ധന്മാരും മറ്റെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ത്രിയേക സ്നാനം നടത്തിയിട്ട് അത് പ്രൊട്ടസ്റ്റന്റുകാർക്ക് തീറ്റയായി നൽകി. അങ്ങനെ അവർ ഇപ്പോഴും അത് വിഴുങ്ങുന്നു. എന്നാൽ സന്ധ്യാസമയത്തെ വെളിച്ചം ഇപ്പോൾ വന്നിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അതാകും സന്ധ്യാസമയത്തോ വെളിച്ചമാകും. മഹത്വത്തിൻ പാത നീ തീർച്ചയായും കാണും. ജലത്താലുള്ള വഴി, അതാണ് ഇന്നത്തെ വെളിച്ചം. യേശുവിന് വിലയേറിയ നാമത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു. യവനക്കാരും വൃദ്ധരുമായവരെ, നിങ്ങളുടെ എല്ലാ പാപങ്ങളിലും പശ്ചാത്തപിക്കുക. പരിശുദ്ധാത്മാവ് തീർച്ചയായും കടന്നുവരും. സന്ധ്യാസമയത്തെ വെളിച്ചം വന്നിരിക്കുന്നു. ദൈവവും ക്രിസ്തുവും ഒന്നാണെന്നുള്ളത് ഒരു സത്യമാകുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, പെന്തക്കോസ് നാളിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ഇസ്രായേൽ ഗൃഹമേ, ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. 2:16 വാക്യമാകുന്നു. അതെ, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമായി വെച്ചിരിക്കുന്നു. ഇസ്രായേൽ ഗൃഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. നിശ്ചയമായും അധിക നാളായിട്ടില്ല ഒരു യഹൂദനോട് സംസാരിക്കുകയായിരുന്നു. ഇവിടെയുള്ള ദാവീദിന്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, അന്യജാതികളായി നിങ്ങൾക്ക് ദൈവത്തെ മൂന്നായി മുറിച്ച് ഒരു യഹൂദന് കൊടുക്കാൻ കഴിയില്ല. അതിനേക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, അത് വെറുതെയുള്ള ഒരു കാര്യമാണ് റബ്ബി. ഞങ്ങൾ ദൈവത്തെ മൂന്ന് ഭാഗങ്ങളായി മുറിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും. ഞാൻ ചോദിച്ചു, നിങ്ങൾ യെശയ്യാവ് 9:6 വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. ഞാൻ ചോദിച്ചു, പ്രവാചകൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? മശീഹ. ഞാൻ ചോദിച്ചു, മശീഹായ്ക്ക് ദൈവവുമായി എന്ത് ബന്ധമായിരിക്കും? അദ്ദേഹം പറഞ്ഞു, അവൻ ദൈവമായിരിക്കും. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, ആമേൻ. നോക്കൂ, അവിടെയാണ് നിങ്ങൾ. നോക്കൂ, നിങ്ങൾക്കവനെ മൂന്ന് ഭാഗങ്ങളായി മുറിക്കാൻ കഴിയില്ല. നിങ്ങൾ സുവിശേഷ പ്രവർത്തനക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ, അവരിൽ ഒരാൾ ഇവിടെ യഹൂദന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ വ്യക്തി, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും യഹൂദന് ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൊടുക്കാൻ ശ്രമിക്കരുത്. അവൻ നിങ്ങളോട് ഉടനെ പറയും, അതെവിടെ നിന്നാണ് വന്നതെന്ന് അവൻ അറിയാം. നിത്യാസമിതി, അവനത് കേൾക്കയില്ല. എന്നാൽ ആ ദൈവം എവിടെയാണ് ജഡമായി തീർന്നതെന്ന് നിങ്ങൾ അവനെ ഒന്ന് കാണാൻ അനുവദിച്ചു കൊടുക്കുക. അവിടെ ഏകമാത്രമായി ഒരേ ഒരു ദൈവം അവനാകുന്നു. ദൈവം മനുഷ്യരൂപത്തിൽ ജഡമായി നമ്മുടെ ഇടയിൽ ജീവിച്ചു. അത് നമ്മെ വിശദീകരിക്കാൻ വേണ്ടിയായിരുന്നു, എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയായിരുന്നു. അതിനാൽ അവൻ തന്നെ സ്വയം പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ വരുന്നതിനിടയാകുന്നു. ദൈവവും പിതാവും പരിശുദ്ധാത്മാവും ഒരേ വ്യക്തിയാകുന്നു. വേദപുസ്തകം ഇതിൽ പറയുന്നു. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ മത്തായിയുടെ 1:1 അത് പറയുന്നു, അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. അങ്ങനെ താഴേക്ക് തുടർന്നിട്ട് പറയുന്നു. പിന്നെ അതിൽ ഞാനത് വായിക്കട്ടെ. അപ്പോൾ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. മത്തായി 1 കൂടാതെ നാം ഇപ്പോൾ നമുക്ക് 18 നിന്ന് തുടങ്ങാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അപ്പോൾ അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടിവരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. പിതാവായ ദൈവത്താൽ അതങ്ങനെയാണോ വായിക്കുന്നത്? സഭ പറയുന്നു, അല്ല. ആരുടെ കുട്ടിയുമായി കണ്ടെത്തി? പരിശുദ്ധാത്മാവിന്റെ. അത് പിതാവായ ദൈവം അവന്റെ പിതാവാണെന്ന് ഞാൻ കരുതി. അപ്പോൾ ദൈവം പിതാവും പരിശുദ്ധാത്മാവും ഒരേ ആത്മാവാകുന്നു, അല്ലെങ്കിൽ അവന് രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും മനസ്സില്ലായകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. അവൻ ഇങ്ങനെ നെനച്ചിരിക്കുമ്പോൾ ഇതാ, കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പിതാവായ ദൈവത്താലാകുന്നു, അല്ലേ? സഭ പറയുന്നു, അല്ല, പരിശുദ്ധാത്മാവിനാലാകുന്നു. പരിശുദ്ധാത്മാവ്? അപ്പോൾ പിന്നെ യേശുക്രിസ്തുവിന്റെ പിതാവ് ആരായിരുന്നു? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായിരുന്നു. അത് എന്താണ് നിങ്ങളിൽ ഉള്ളത്? പരിശുദ്ധാത്മാവ്. ശരി, അത് ദൈവമാകുന്നു, പിതാവും ആകുന്നു. അതങ്ങനെയല്ലേ? തീർച്ചയായും. അവളൊരു മകനെ പ്രസവിക്കും, നീ അവന് പേരിടണം യേശു. ഇവിടെ ഇതാ പിതാവായ ദൈവം, ഇവിടെ ഇതാ പരിശുദ്ധാത്മാവായ ദൈവം, ഇവിടെ ഇതാ പുത്രനായ ദൈവം. നോക്കൂ, അതാണ് മൂന്ന് ദൈവങ്ങൾ. വേദപുസ്തകം അത് പറയുന്നില്ല. ഇത് രണ്ടും ഒന്നായിരിക്കണം, അല്ലെങ്കിൽ അവന് രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു. നോക്കൂ, അവന് രണ്ട് പിതാക്കന്മാരുണ്ടാകാൻ കഴിയില്ല, അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ അവളൊരു മകനെ പ്രസവിക്കും, കൂടാതെ അവർ അവന് പേരിടണം യേശു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. ഇപ്പോൾ ഇതൊക്കെയും സംഭവിച്ചത് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാനായിരുന്നു. പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതിന് വ്യാഖ്യാനമെന്നത് ദൈവം നമ്മോടുകൂടെ എന്നാകുന്നു. അതാണ് മത്തായിയുടെ 1. മത്തായി 28:19 അവിടെ യേശു പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്താണ്? യേശു ക്രിസ്തു. തീർച്ചയായും. നിങ്ങളൊരു പ്രണയകഥ വായിച്ചിട്ട് പറഞ്ഞു, മേരിയും യോഹന്നാനും പിന്നെ സന്തോഷത്തോടെ ജീവിച്ചു. ആരാണ് മേരിയും യോഹന്നാനും? കഥയുടെ തുടക്കത്തിലേക്ക് മടങ്ങിയിട്ട് അത് കണ്ടെത്തുക. അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ലെങ്കിൽ, ഒരു പേരില്ലെങ്കിൽ, പിതാവ്, പുത്രൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, അപ്പോൾ ആരാണ്, ആരുടെ പേരാകുന്നു ഇത്? തിരികെ പോകുക കഥയുടെ തുടക്കത്തിലേക്ക്, എന്നിട്ട് ആരെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നതെന്ന് കാണുക. പത്രോസ് പെന്തിക്കോസ്ത് നാളിൽ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അവന്റെ പക്കൽ വെളിപാടുണ്ടായിരുന്നു, യോഹന്നാന്റെ പക്കൽ വെളിപാടുണ്ടായിരുന്നു, യേശു ആ വെളിപാടായിരുന്നു. അവൻ സ്വയം തന്നെ തന്നെ ഇവിടെ തിരുവഴുത്തിൽ അത് അവതരിപ്പിച്ചു. ഞാനാകുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തൻ. ഓ ശരി, ഇപ്പോൾ നമുക്ക് ഏഴാമത്തെ വാക്യം എടുക്കാം. ഇപ്പോൾ വേഗത്തിൽ തന്നെ, നാം പുറത്തു കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഴിയുന്നത്ര വേഗത്തിൽ എടുക്കാം. സർവശക്തനായ ദൈവം, ആധിപത്യം, മഹത്വവും ആധിപത്യവും എന്നേക്കും, ആമേൻ. കൂടാതെ തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. അവൻ എന്നേക്കും മഹത്വവും ബലവും, ആമേൻ. അവിടെ ആ വെളിപാട് കാണുക, അത് എപ്രകാരം വെളിപ്പെട്ടിരിക്കുന്നു. എപ്രകാരം ദൈവം മനുഷ്യർ അവരുടെ തലചൊറിഞ്ഞ് അവരുടെ മുടി പിടിച്ചു വലിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളും എന്താണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും അതിനെ ഒന്നിൽ മൂന്നായി ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ തലമുടി പിടിച്ചു വലിക്കുകയും തലചൊറിയുകയും ചെയ്യരുത്. മേലേക്ക് നോക്കുക മാത്രം ചെയ്യുക. വെളിപാട് മേലെ നിന്ന് വരുന്നു, അത് ശരിയാണ്. അവൻ വെളിപ്പെടുത്തി തരും. ഇത് യാതൊരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നില്ല. ഇത് ആ ഒരു ദൈവം വസിച്ചിരുന്ന മൂന്ന് കാര്യാലയങ്ങളാണ്. അവൻ ഈ കാര്യാലയത്തിൽ ആത്മാവായിരിക്കുന്നു. സ്വയം അവനെ തന്നെ കാരണം മനുഷ്യൻ അധപ്പതിക്കുന്നു. പിന്നെ അവൻ സ്വയം ഒരു ശരീരമുണ്ടാക്കി, അതിൽ ജീവിച്ചു. തന്റെ സ്വന്തം രക്തം ഉത്പാദിപ്പിക്കാനായിരുന്നു, ലൈംഗികതയിലൂടെയല്ല. അതിപ്രകാരം ഏദൻ തോട്ടത്തിൽ ആയിരുന്നതുപോലെ, എന്നാൽ ഒരു സൃഷ്ടിപരമായ ശരീരത്തെ ഉണ്ടാക്കുന്നതിനായിരുന്നു. അത് ആ കന്യകയിൽ ജനിച്ച ആ ശരീരത്തിലൂടെയായിരുന്നു. അവനൊരു രക്തം നൽകുകയും അത് നമ്മെ വിശുദ്ധീകരിക്കുകയും നമ്മുടെ അവിശ്വാസത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിനാകുന്നു. അപ്പോൾ നാം അത് ചെയ്യുകയും നാം അവനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് ദൈവം നമ്മിലാകുന്നു. ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, നോക്കൂ, അതിപ്രകാരം പ്രവാചകൻ പുരോഹിതൻ രാജാവ് എന്നതുപോലെ അതൊരേ ഒരു കാര്യം തന്നെയാകുന്നു. ശരി, ഇപ്പോൾ ഇത് ഏഴാമത്തെ വരിയാകുന്നു. ഇതൊരു പ്രഖ്യാപനമാകുന്നു. ആ പ്രഖ്യാപനം ഇതാകുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കാണും? അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഓ, നമുക്ക് എത്ര സമയം കൂടിയുണ്ട്! അതവിടെ മനോഹരമായിരിക്കുന്നു. നിങ്ങൾക്കിനിയും ഒരു 20 മിനിറ്റ് കൂടി ചിലവാക്കാമോ? സഭ പറയുന്നു ശരി. നിങ്ങൾക്ക് കഴിയുമോ? ആമേൻ. ശരി, ഇപ്പോൾ അതിനുശേഷം നാളെ ഇന്ന് രാത്രിയിൽ നാം പത്മോസ് ദർശനത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ ഇന്ന് നാം ഈ പ്രഖ്യാപനം അവസാനിപ്പിക്കാൻ പോകുന്നതാണ്. ഓ, നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ടോ? സഭ പറയുന്നു ആമേൻ. നിങ്ങൾക്ക് ഈ പഴയ വേദപുസ്തകം ഇഷ്ടപ്പെടുന്നുണ്ടോ? ആമേൻ. ഇത് വെളിപാടാണ്. എന്താണ്, എന്താകുന്നു ഇത്? ദൈവം ഈ പുസ്തകത്തിൽ ഇറങ്ങി വന്നിട്ട് അതിന്റെ മൂടുപടം നീക്കിയിട്ട് പറയുന്നു, അവിടെ അതാ അവനാകുന്നു. പ്രവാചകനും പുരോഹിതനും രാജാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇത് ദൈവമാകുന്നു. ഇപ്പോൾ നമുക്ക് ഈ മൂടുപടം എടുത്ത് മാറ്റാം. ഇപ്പോൾ കുറച്ചു നിമിഷ നേരത്തേക്ക് കർത്താവ് നമ്മെ സഹായിക്കുകയും നമ്മുടെ കണ്ണുകളിൽ നിന്ന് മൂടുപടം എടുത്ത് മാറ്റുന്നതിനുമിടയാകട്ടെ. അതോടൊപ്പം തന്നെ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇപ്പോൾ അവൻ എങ്ങനെയാണ് വരുന്നത്? മേഘാരൂഢനായി. ഏത് തരത്തിലുള്ള മേഘമാണ്? മഹത്വത്തിന്റെ മേഘങ്ങളാകുന്നു. അത് ഈ ഇടിമുഴക്കങ്ങളിൽ ഒന്നോ മഴയുടെ മേഘങ്ങളോ അല്ല, എന്നാൽ മഹത്വത്തിന്റെ മേഘങ്ങളാകുന്നു. ഏത് തരത്തിലുള്ള മേഘത്താലാണ് അവൻ മുഴുവനായി മറയ്ക്കപ്പെട്ടിരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പത്രോസും ബാക്കിയുള്ളവരും രൂപാന്തരണ മലയിൽ വെച്ച് അവന്റെ ദർശനം കണ്ടപ്പോൾ ഒരു മേഘം അവന്റെ മേൽ നിഴലിട്ടു. അവന്റെ വസ്ത്രം ശോഭിച്ചു. അവനൊരു മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ടു. അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഓ, ഈ സഭായുഗങ്ങളിൽ നമ്മൾ അതിലേക്ക് എത്തുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത്രമാത്രം എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രോമാഞ്ചം കൊള്ളിക്കുന്നു. എന്താണ് അവന്റെ വരവ്? നാം ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ അവന്റെ വരവല്ലാതെ മറ്റ് യാതൊരു പ്രതീക്ഷകളും അവശേഷിച്ചിട്ടില്ലെന്ന് ഞാൻ കാണുന്നു. ഇപ്പോൾ നമുക്കിത് വേഗത്തിലെടുക്കാം. ഇപ്പോൾ ഓർക്കുക, ഏത് കണ്ണും അവനെ കാണും. ഇപ്പോൾ അത് അപ്പോഴത്തെ ഉൽപ്രാപണമായിരുന്നില്ല, അതായിരുന്നില്ലേ? സഭ പറയുന്നു ഇല്ല. നോക്കൂ, അത് ഉൽപ്രാപണമായിരുന്നില്ല. അവൻ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? അത് രണ്ടാമത്തെ വരവാകുന്നു. അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇപ്പോൾ നമുക്ക് തിരികെ പോയി കുറച്ച് ചരിത്രം കണ്ടെത്താം. നമുക്ക് സെഖരിയാവിലേക്ക് മടങ്ങാം. സെഖരിയാവിന്റെ അധ്യായം 12 എടുക്കാം. സെഖരിയാവ്, ശരി, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിന്റെ ഈ നല്ല വെളിപാടിനായി നാം എത്ര നന്ദിയുള്ളവരാണ്. നിങ്ങൾ അവന് വേണ്ടി സന്തോഷമുള്ളവരല്ലേ? ഇപ്പോൾ നമുക്ക് കഴിയുന്നത്രയും വേഗത്തിൽ ഇത് പുസ്തക രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ നിങ്ങൾക്കത് സ്വന്തമാക്കാം. നിങ്ങളുടെ മുറിയിലും മറ്റു കാര്യങ്ങളുടെയും നിശബ്ദതയിൽ ഇത് വായിക്കാനും അത് പഠിക്കാനും കഴിയും. നിങ്ങൾക്ക് തന്നെ സ്വയം ശരി. സഖരിയാവ് സഖരിയാവിന്റെ ഇപ്പോൾ സഖരിയാവിന്റെ 12 അധ്യായമാകുന്നു. ഇപ്പോൾ ഇത് വാസ്തവികമായ പ്രാർത്ഥനയോടെ എടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനായി ഇതെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സഖരിയാവിന്റെ 12, നമുക്ക് അതിന്റെ 9 വാക്യത്തൊട്ട് തുടങ്ങാം. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, അവൻ തന്റെ വരവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സഖരിയാവ് 12 അതിന്റെ 9 തുടങ്ങി 9 വാക്യമാകുന്നു. അന്നാളിൽ ഞാൻ സഖരിയാവ് പ്രവചിക്കുകയാണ്, ക്രിസ്തുവിന്റെ ആഗമനത്തിന് 487 വർഷങ്ങൾക്ക് മുമ്പ് ആകുന്നു. അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും ആത്മാവിനെ പകരും, കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഇപ്പോൾ എപ്പോഴാണ് സുവിശേഷം യഹൂദരിലേക്ക് മടങ്ങുന്നത്? ജാതികളുടെ ദിവസം പൂർത്തിയാകുമ്പോൾ യഹൂദരുടെ അടുത്തേക്ക് പോകുന്നതിന് സുവിശേഷം തയ്യാറാണ്. ഓ, എനിക്ക് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് നിങ്ങളോട് മുൻകൂട്ടി പറയാൻ കഴിയുമെങ്കിൽ നോക്കൂ, അത് ഈ ദിവസം തന്നെയാകുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് സംഭവിക്കാൻ പോവുകയാണ്. സഭായുഗത്തിൽ നാം അതിൽ കടക്കുന്നതാണ്. ഈ മഹത്തായ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. അത് വെളിപാട് 11 മാറ്റിവെക്കുകയും ആ രണ്ട് പ്രവാചകന്മാരെ എടുക്കുകയും ചെയ്യും. ഏലിയാവും മോശയും യഹൂദന്മാർക്ക് വേണ്ടി വീണ്ടും തിരികെ വരുന്നതാണ്. നമ്മൾ അതിന് തയ്യാറാണ്. എല്ലാ കാര്യങ്ങളും ക്രമത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. തയ്യാറാണ്. അത്രമാത്രം, അന്യജാതികളുടെ ഈ സന്ദേശം യഹൂദന്മാർ അത് അന്യജാതികളിലേക്ക് കൊണ്ടുവന്നതുപോലെ അന്യജാതികൾ അത് വീണ്ടും യഹൂദന്മാരിലേക്ക് തിരികെ കൊണ്ടുപോകും. അങ്ങനെ ഉൽപ്രാപണം വരും. ഇപ്പോൾ ഓർക്കുക, ഇതിവിടെ വരുന്നത് മഹാകഷ്ടത്തിന് ശേഷമാകുന്നു. സഭ മഹാകഷ്ടത്തിലൂടെ കടന്നുപോകുന്നില്ല. അത് നമുക്കറിയാം. വേദപുസ്തകം അപ്രകാരം അത് പറയുന്നു. നോക്കൂ. ശരി, ഇപ്പോൾ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ അവൻ തന്റെ ആത്മാവിനെ പകരും. എന്ത്? അതേ പരിശുദ്ധാത്മാവ്. നോക്കൂ, അന്യജാതികളുടെ സഭ പൊയ്ക്കഴിഞ്ഞതിന് ശേഷമാകുന്നു. അവർ നോക്കും, തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നതുപോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. കൂടാതെ അന്നാളിൽ യെരുശലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും. കൂടാതെ വിലാപം മെഗിദ്ദോ താഴ്വരയിലെ പോലെ വിലാപം. അങ്ങനെ ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും കൂടാതെ നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും കൂടാതെ ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും വിലപിക്കും. അവർ കാണുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ രണ്ടാം പ്രത്യക്ഷത്തിൽ അവൻ മഹത്വത്തിന്റെ മേഘങ്ങളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ യഹൂദന്മാർ അവർ അവനെ കുത്തിയിരുന്നു. നിങ്ങൾക്കറിയാമോ, മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, അവർ അവനോട് ചോദിക്കും, നിനക്ക് ഈ മുറിവുകൾ എവിടെ നിന്ന് കിട്ടിയതാണ്? അവൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. യഹൂദന്മാർക്ക് മെസ്സിഹ എന്ന നിലയിൽ അവനെ തള്ളിക്കളഞ്ഞതിന് ഇതൊരു ദുഃഖസമയമായിരിക്കും എന്ന് മാത്രമല്ല, എന്നാൽ ഇവിടെ പിന്നിലായി വിട്ടുപോയ അന്യജാതികളായ അവർക്കും ഇതൊരു ദുഃഖസമയമായിരിക്കും. അവനെ സ്വീകരിച്ച അത് അവനെ അവരുടെ ഈ കാലത്തെ മെസ്സിഹായി തിരസ്കരിച്ചവരാകുന്നു. അവർ കരയുകയും നിലവിളിക്കുകയും ചെയ്യും. ഉറങ്ങിപ്പോയ കന്യകമാർ നിലവിളിച്ച് കരയും. അത് ആ സഭയാണ് അതിന്റെ വിളക്കിൽ എണ്ണ നിറയ്ക്കുന്നതിന് വിസമ്മതിച്ചത്. അവിടെ 10 കന്യകമാർ പുറപ്പെട്ടു പോയി. എല്ലാവരും നല്ലവരായ ജനങ്ങളായിരുന്നു. എന്നാൽ അവരിൽ 5 വിളക്കുകളിൽ എണ്ണയുണ്ടായിരുന്നു. മറ്റുള്ള 5 നല്ലവരായ ജനങ്ങളായിരുന്നു. എന്നാൽ അവരുടെ വിളക്കുകളിൽ എണ്ണ നിറയ്ക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി. അവരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകടിയും ഉണ്ടാകും. ഇവിടെ ഇതാ അവർ നിലവിളിക്കുന്നു. വേദപുസ്തകം ഇവിടെ പറയുന്നു, അവർ വിലപിക്കുകയും അത്രമാത്രം ഹൃദയം തകർന്നവരുമായിട്ട് അതുവരെയും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മറ്റൊന്ന് തരാം. 45:45 നിങ്ങൾ അത് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലാകുന്നു. നമുക്ക് ഒരു നിമിഷം അതിലേക്ക് കടന്നിട്ട് അതും കൂടി ഉൽപ്പത്തിയിൽ നിന്ന് വായിക്കാം. അത് ഞാൻ വിശ്വസിക്കുന്നു 45:45 അധ്യായത്തിലാകുന്നു. ഇതിവിടെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോസഫ് സ്വയം അവന്റെ ജനത്തോട് അവനെ വെളിപ്പെടുത്തുന്നതാണ്. നമുക്കിതെടുക്കാം. അതാ ദിവസം എന്ത് സംഭവിക്കുമെന്നതിന്റെ തമ്മിലുള്ള മാതൃകയെ കാണിക്കാൻ വേണ്ടി മാത്രമാകുന്നു. തുടർന്ന് നാം അത് ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാനുവഹിയാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിനെന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ ഓർക്കുക, യോസഫ് സ്വയം വെളിപ്പെടുത്തുമ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ മനുഷ്യരും എന്റെ മുമ്പിൽ നിന്നും പോകുക. ഇങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രൈമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചിരിക്കണം. യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു വന്നു. അവൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു, എന്നെ നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഇപ്പോൾ ആ കാരണത്താൽ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഹോ, എത്ര മനോഹരമായിരിക്കുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് 2 സംവത്സരമായി, കൂടാതെ അതിൽ തന്നെ ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ഞാനിപ്പോൾ തന്നെ ഇതെടുത്ത് സെക്കരിയാവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കാം. അതിന്റെ 12 ഒരു നിമിഷത്തേക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം അതൊരു മാതൃകയാകുന്നു. നിങ്ങൾ മാതൃകകൾ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അത് ശരിയായി കിട്ടും. ഞാൻ കരുതുന്നത് അത് മാതൃകയിലാകുന്നു. ഇപ്പോൾ യോസഫ് ജനിച്ചപ്പോൾ തന്നെ അവന്റെ സഹോദരന്മാരാൽ അവൻ വെറുക്കപ്പെട്ടിരുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യോസഫ് ആത്മാവിൽ നിറഞ്ഞ സഭയെ പ്രതിനിധീകരിക്കുന്നു. യോസഫ് അവന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? കാരണം അവൻ ആത്മീയനായിരുന്നു. യോസഫിന് അതിൽ യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവന് ദർശനം കാണാൻ കഴിഞ്ഞിരുന്നു. അവന് അതിൽ യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൻ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. നോക്കൂ, അവന് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനും കഴിഞ്ഞിരുന്നു. അവൻ അതായിരുന്നു അവനിൽ ഉണ്ടായിരുന്നത്. അവനിൽ എന്താണ് ഉണ്ടായിരുന്നതെന്നല്ലാതെ മറ്റൊന്നും പ്രകടിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. അപ്പോൾ തുടങ്ങി അവന്റെ സഹോദരന്മാർ ഒരു കാരണവുമില്ലാതെ അവനെ വെറുത്തു. എന്നാൽ അവന്റെ പിതാവ് അവനെ സ്നേഹിച്ചു. കാരണം അവന്റെ പിതാവ് ഒരു പ്രവാചകനായിരുന്നു. യേശുവിന്റെ കാര്യത്തിൽ അത് എപ്രകാരമായിരുന്നു എന്ന് നോക്കൂ. ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ചു. എന്നാൽ സഹോദരന്മാരായ പരീശന്മാരും സാധുക്യരും അവനെ വെറുത്തു. കാരണം അവന് രോഗികളെ സുഖപ്പെടുത്താനും കാര്യങ്ങൾ മുൻകൂട്ടി പറയാനും കൂടാതെ ദർശനങ്ങൾ കാണാനും വ്യാഖ്യാനിക്കാനും കഴിഞ്ഞിരുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണുന്നുണ്ടോ? ഒരു കാരണവുമില്ലാതെ അവർ അവനെ വെറുത്തു. അവർ യോസഫിനോട് എന്താണ് ചെയ്തത്? അവൻ മരിച്ചതായി അവർ നടിച്ചിട്ട് അവർ അവനെ ഒരു കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു. ഒരു രക്തം പുരണ്ട മേലങ്കിയെടുത്ത് അതിന് 7 നിറങ്ങളുള്ളതായിരുന്നു. അത് അവന്റെ പിതാവ്. മഴവില്ലിൽ 7 നിറങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടാതെ ഈ മഴവില്ല് നമുക്കത് എന്താണെന്നറിയാം. അതിലേക്ക് കുറച്ചു കഴിഞ്ഞ് നാം എത്തുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് രാത്രിയിൽ തന്നെ ഇവിടെ അവന്റെ മേലായിരുന്ന മഴവില്ല് യേശുവാകുന്നു. അവിടെ അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യനും. കൂടാതെ ഒരു മഴവില്ലും. ഒരു മഴവില്ല് ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ട് അത് യോസഫിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉടമ്പടിയായിരുന്നു. അതിനുശേഷം അവർ അവന്റെ മേലെങ്കിൽ രക്തം പുരട്ടി അത് പിതാവിന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുപോയി. അങ്ങനെ അവൻ മരിച്ചവനായി കരുതപ്പെടേണ്ടിയിരുന്നു. കൂടാതെ എന്നാൽ അവനെ കുഴിയിൽ നിന്നുയർത്തി ഒരു സ്ഥാനത്തായി അവനെ ഫറവോന് വിൽക്കുകയുണ്ടായി. മിസ്രൈമിലെ ആരോ ഒരുവൻ കൂടാതെ ഒരു സ്ഥാനാധിപതി അവനെ സൂക്ഷിച്ചു. അങ്ങനെ അവർ ചെയ്തപ്പോൾ അവൻ ഒരു അനർത്ഥം അവന്റെ നേരെ വന്നു. അതവനെ തടവിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ അവൻ പ്രവചിക്കുകയും എന്നിട്ട് രണ്ടുപേരോട് പറയുകയും അവരിൽ ഒരുവൻ എവിടേക്ക് പോകുമെന്നും മറ്റൊരുവൻ എവിടേക്ക് പോകുമെന്നും പറഞ്ഞു. അത് പാനപാത്രവാഹകനും കൂടാതെ ഒരപ്പക്കാരനും അവരുടെ സ്വപ്നത്തിന്റെ പേരിലുള്ള കണക്കായിരുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്നും ഉയർത്തപ്പെടുകയും ഫറവോന്റെ വലത്തുഭാഗത്താകുകയും ചെയ്തു. യോസഫിലൂടെ മാത്രമല്ലാതെ ആർക്കും ഫറവോനെ തൊടാൻ കഴിഞ്ഞില്ല. എന്താകുന്നു ഇത്? ഇപ്പോൾ ഇത് യോസഫിനെ അവർ മിസ്രൈമ്യർക്ക് വിറ്റുകളഞ്ഞു. കൂടാതെ ശ്രദ്ധിക്കുക, അവൻ ചെയ്തതെല്ലാം ക്രിസ്തുവിനെ മാതൃകയാക്കി ചെയ്തിരുന്നു. അവിടെയുള്ള ഈ പാനപാത്രവാഹകനെയും അപ്പക്കാരനെയും നോക്കൂ, അവർക്ക് രണ്ടുപേർക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ യേശു അവൻ തന്റെ തടവറയിലായിരുന്നപ്പോൾ ഓർക്കുക, യോസഫും തടവറയിലായിരുന്നു. യേശു തന്റെ തടവറയിലായിരിക്കുമ്പോൾ എങ്ങനെ അവനെ ഒരു കുരിശിൽ ആണിയിൽ തൂക്കിയപ്പോൾ അവിടെ ഒരാൾ രക്ഷിക്കപ്പെടുകയും മറ്റൊരാൾ നഷ്ടപ്പെടുകയും ചെയ്തു. യോസഫ് തടവിലായിരുന്നപ്പോൾ അവിടെയും ഒരാൾ രക്ഷിക്കപ്പെടുകയും മറ്റൊരാൾ നഷ്ടപ്പെടുകയും ചെയ്തു. കൂടാതെ ശ്രദ്ധിക്കുക, അതിനുശേഷം യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കിയ ശേഷം അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. മഹത്തായ ആത്മാവായ യഹോവയുടെ വലതുഭാഗത്തിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും ദൈവത്തിങ്കിലേക്ക് വരാൻ കഴിയില്ല. ഇല്ല ഒരു വിശുദ്ധ മറിയത്തിലൂടെയും, ഇല്ല ഒരു വാഴ്ത്തപ്പെട്ട ഇതിലൂടെയും, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട അതിലൂടെയും അല്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ മാത്രം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. ദൈവം കൂടാരമാക്കിയ ആ വിലയേറിയ ശരീരം നമ്മുടെ ഇടയിലായിട്ട് അത് ദൈവത്തിന്റെ നാമം വഹിച്ചു. അങ്ങനെ ദൈവം മനുഷ്യന്റെ പേര് തന്റെ മേൽ വഹിച്ചു. ദൈവം വഹിച്ചു. ഇവിടെ നോക്കുക, ആദിയിൽ ആദാം, എനിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, എവിടെയോ ആർക്കോ ഇത് മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, ആദിയിൽ ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വീണ്ടും കാണിച്ചു തരാം. ഇത് ചെയ്യാൻ പരിശുദ്ധാത്മാവ് എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ എന്റെ വിഷയം ഒരു നിമിഷത്തേക്ക് വിടുകയാണ്. മഹത്വത്തിൽ ആദ്യം ഈ വാർത്ത വന്നപ്പോൾ, അതായത് ആദം തന്റെ മകൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അപ്പോൾ ദൈവം ഒരു ദൂതനെയാണോ അയച്ചത്? അവനൊരു പുത്രനെയാണോ അയച്ചത്? അവൻ മറ്റാരെയെങ്കിലും അയച്ചിട്ടുണ്ടോ? അവൻ ഇറങ്ങി വന്നു സ്വയം തന്റെ നഷ്ടപ്പെട്ട മകനെ വീണ്ടെടുക്കാൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം സ്വയം തന്നിൽ മാത്രമല്ലാതെ മറ്റാരെയും വിശ്വസിച്ചില്ല. ദൈവം ജഡമായി നമ്മുടെ ഇടയിൽ വസിക്കുകയും മനുഷ്യനെ വീണ്ടെടുക്കുകയും ചെയ്തു സ്വയം. അത് നാം രക്ഷിക്കപ്പെട്ടു. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ രക്തത്താൽ. മർത്യനായി ദൈവം, അക്ഷയനായ ദൈവം മർത്യനായി പാപത്തെ നീക്കിക്കളയുന്നതിനു വേണ്ടി ഒരു കുഞ്ഞാടായി തീർന്നു. സ്വയം തന്നെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തിരശ്ശീലയ്ക്കുള്ളിൽ തന്റെ സ്വന്തം രക്തം അവന്റെ മുമ്പാകെ എടുത്തുകൊണ്ട് തിരശ്ശീലയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ഇപ്പോൾ യോസഫ് അവൻ മിസ്രയീമിലേക്ക് പോകുന്നു. അവിടെ അവൻ തന്റെ തടവറയിൽ നിന്നും ഉയർത്തപ്പെടുകയും ഫറവോന്റെ വലതുഭാഗത്തായിരിക്കുകയും മേൽനോട്ടക്കാരനാകുകയും ചെയ്തു. യോസഫിന്റെ കാലത്ത് എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധിപ്പെടുകയുണ്ടായി. ഇപ്പോൾ യേശു മടങ്ങി വരുമ്പോൾ മരുഭൂമി പോലും പനിനീർ പുഷ്പം പോലെ തളിർക്കും. അവൻ സമൃദ്ധിയുടെ പുത്രനാണ്, യോസഫിന്റെ മാതൃകയാകുന്നു. അവർ യോസഫിനെ അകത്താക്കി. സേനാധിപതി അവനെ അവന്റെ വീട്ടിൽ വെക്കുകയുണ്ടായി. അവിടെ അവൻ ചെയ്തതിലെല്ലാം അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. അവർ അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹം മുഴുവൻ അഭിവൃദ്ധി പ്രാപിച്ചു. അവർ ചെയ്തതിലെല്ലാം അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. അങ്ങനെ അവൻ ഉയർത്തപ്പെട്ടപ്പോൾ ഏറ്റവും ഉയർന്ന ഫറവോന്റെ അടുത്ത സ്ഥാനത്താകുകയും മിസ്രയീമിൽ എല്ലാ കാര്യങ്ങളും ലോകത്തിൽ മറ്റുള്ള എല്ലാറ്റിനേക്കാളും അധികമായി അഭിവൃദ്ധി പ്രാപിച്ചു. അവൻ മടങ്ങി വരുമ്പോൾ അതൊരു സമൃദ്ധിയുടെ ദേശമായിരിക്കും. പഴയ മരുഭൂമികൾ പൂത്തു തളിർക്കും. അവിടെ എല്ലായിടത്തും ആഹാരമുണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാൻ കഴിയും. അവൻ രാജാവായി മടങ്ങി വരുമ്പോൾ നമുക്ക് ചിരിക്കാനും ആനന്ദിക്കാനും എന്നേക്കും അവന്റെ സന്നിധിയിൽ ജീവിക്കാനും കഴിയും. അവൻ മനുഷ്യപുത്രനായിരുന്നു, അത് പ്രവാചകനാകുന്നു. ആമേൻ. അവൻ മനുഷ്യപുത്രനായിരുന്നു, ബലിയും പുരോഹിതനുമാകുന്നു. അവൻ മനുഷ്യപുത്രനാകുന്നു, രാജാവെന്ന നിലയിൽ ദാവീദിന്റെ പുത്രനായി തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. മനുഷ്യപുത്രൻ, അവൻ ദൈവം മനുഷ്യപുത്രനായി വെളിപ്പെട്ടതാകുന്നു. അവൻ താഴേക്കിറങ്ങി വന്ന് മനുഷ്യനായി തീർന്നു. അത് ലോകത്തിൽ നിന്ന് പാപത്തെ നീക്കിക്കളയുന്നതിനാകുന്നു. ഒരു പ്രവാചകനെ പോലെ അവനൊരു മനുഷ്യനായി തീർന്നു. ഒരു പുരോഹിതനെ പോലെ അവനൊരു മനുഷ്യനായി തീർന്നു. ഒരു രാജാവിനെ പോലെ അവനൊരു മനുഷ്യനായി തീർന്നു. സ്വർഗീയ രാജാവ്, വിശുദ്ധരുടെ രാജാവ്, നിത്യനായ രാജാവ്, എപ്പോഴും രാജാവായിരുന്നു, എപ്പോഴും രാജാവായിരിക്കും, നിത്യനായ രാജാവ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിനുശേഷം യോസഫ് പുറപ്പെടുന്നതിന് മുമ്പ് അവർക്ക് ആദ്യ കാഹളം ഊതേണ്ടിയിരുന്നു. അപ്പോൾ ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, യോസഫിന് മുമ്പിൽ മുട്ടുകുത്തുവീൻ. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുകയായിരുന്നാലും കാര്യമല്ല, അവൻ തെരുവിൽ ഒരു ഉൽപ്പന്നം വിൽക്കുകയായിരിക്കാം. എന്നാൽ ആ കാഹളം മുഴക്കപ്പെടുമ്പോൾ അവൻ മുട്ടുകുത്തിയിരുന്നു. ഒരു മനുഷ്യൻ കൈനീട്ടി തന്റെ പണം വാങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ അവൻ മുട്ടുകുത്തി യോസഫ് വരികയായിരുന്നു. ഓ, ആ ഗോഷ്ഠിക്കാരൻ തന്റെ പ്രകടനം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? അയാൾക്ക് നിർത്തേണ്ടി വന്നു. യോസഫ് വരുന്നു, കാഹളം മുഴങ്ങിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒന്നിൽ എല്ലാ കാര്യങ്ങളും സമയം പോലും നിശ്ചലമാകും. ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, പ്രഭാതം നിത്യതയിലേക്ക് പൊട്ടിപിടരുകയും അതിശോഭയുള്ളതും മനോഹരവുമായിരിക്കും. എല്ലാ കാര്യങ്ങളും മുട്ടുമടക്കും. എല്ലാ മുട്ടും മടങ്ങും. എല്ലാ നാവും അതിനെ ഏറ്റുപറയും. ഇപ്പോൾ ആരംഭിക്കുക. ചില മനുഷ്യരുടെ പാപങ്ങൾ മുമ്പേ പോകുന്നു, ചിലത് പിന്തുടരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക. എത്ര മഹത്വമേറിയതാകുന്നു. അതിനുശേഷം യോസഫ് അവനൊരു അന്യജാതിക്കാരിയെ വിവാഹം കഴിച്ച ശേഷം ഒരു കുടുംബം സ്വീകരിച്ചു. എഫ്രയും മനശ്ശെയും അവന്റെ പുത്രന്മാരായിരുന്നു. നിങ്ങൾ ഇതിന്റെ അവസാനം ശ്രദ്ധിച്ചോ? യോസഫ് യാക്കോബ് എഫ്രൈമിനെയും മനശ്ശെയും അനുഗ്രഹിക്കാൻ തുടങ്ങി. അവൻ തന്റെ കൈകൾ വെക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എഫ്രൈമിനെ തന്റെ വലത്തും മനശ്ശെ ഇടത്തും നിർത്തി. അത് മൂത്തവനെ അനുഗ്രഹിക്കുന്ന വലതുകൈ ലഭിക്കാനായിരുന്നു. എന്നാൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ കൈകൾ പിണച്ചുവെച്ചു. അവൻ ഇളയവന് വലതുഭാഗത്തുള്ള അനുഗ്രഹം വലതുഭാഗത്തുള്ളതിന് പകരം നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ യോസഫ് പറഞ്ഞു, അങ്ങനെയല്ല എന്റെ അപ്പ. പറഞ്ഞു, നീ എഫ്രയീമിന് പകരം മനസ്സെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, ദൈവം എന്റെ കൈകൾ പിണച്ചുവെച്ചു. എന്ത്? ഏറ്റവും മൂത്തതും ദൈവം ആദ്യം തിരഞ്ഞെടുത്തതും ആയ യഹൂദരിൽ നിന്ന് കുരിശിലൂടെ അനുഗ്രഹങ്ങൾ തിരികെ അന്യജാതികളിൽ എത്തുകയും അതൊരു മടവാട്ടിയെ പ്രാപിക്കാനുമായിരുന്നു. കുരിശിലൂടെ അനുഗ്രഹം വരുന്നു, യഹൂദരിൽ നിന്നും അന്യജാതികളിലേക്കായിരുന്നു. തള്ളിക്കളഞ്ഞു അവർ കുരിശിനെ തള്ളിക്കളഞ്ഞു. ആ കാരണത്താൽ അവൻ അന്യജാതിയായ മണവാട്ടിയെ ലഭിച്ചു. ഇപ്പോൾ യോസഫ് ഇതിനു മുമ്പ് അവനായിരുന്നപ്പോൾ അവന്റെ സഹോദരന്മാരെ കുറിച്ച് കേട്ടപ്പോൾ അവർ വർഷങ്ങളോളമായി കൂട്ടായ്മയ്ക്ക് പുറത്തായിരുന്നു ഈ യഹൂദന്മാർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ സക്കരിയാവിന്റെ പുസ്തകത്തിലേക്ക് തിരികെ കിടക്കുകയാണ്. അവിടെ അവർ വിലപിക്കുകയും കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. അവർ കുലം കുലമായിട്ട് അവരെ തന്നെ കുടുംബങ്ങൾ പോലും സ്വയം വേർപെടുത്തും. അവർ പുറത്തുപോയിട്ട് പറയും, നമ്മൾ ഇതെങ്ങനെ ചെയ്തു, നമുക്കെങ്ങനെ ഇത് ചെയ്യാൻ കഴിയും. അവർ അത് ചോദിക്കുമ്പോൾ, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത്? അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അങ്ങനെ അപ്പോൾ യോസഫ്, നിങ്ങൾക്ക് ഈ കഥ അറിയാമല്ലോ, അവൻ തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവൻ എബ്രായ ഭാഷ സംസാരിക്കാൻ അറിയില്ലാത്തതുപോലെ അഭിനയിക്കുകയും ഒരു വ്യാഖ്യാതാവിനെ വ്യാഖ്യാനിക്കാൻ കൊണ്ടുവരികയും ചെയ്തു. അവന് എബ്രായ ഭാഷ സംസാരിക്കാൻ കഴിയില്ലാതെ അവൻ അപ്രകാരം അഭിനയിച്ചു. എന്നാൽ അവനത് കണ്ടെത്താൻ ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഒരു ദിവസം അവർ അവരുടെ ഇളയ സഹോദരനെ കൊണ്ടുവന്നപ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചുവോ, ഇത് ബെന്യാമീനായിരുന്നു യോസഫിന്റെ പ്രാണനെ ജ്വലിപ്പിച്ചത്. എന്താകുന്നു ഇത്? ഇന്ന് യേശുവായ നമ്മുടെ യോസഫിന്റെ പ്രാണനെ ജ്വലിപ്പിക്കാൻ പോകുന്നത് അത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചിരുന്ന അങ്ങ് ദൂരെ ഇറാനിലായിരുന്ന ആ യുവസഭയാകുന്നു. ഇതൊരു പുതുതായി ജനിച്ച ജനമായിട്ട് പലസ്തീനിൽ ഒരുമിച്ച് കൂടുകയും വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് ദാവീദിന്റെ 6 മണിയുള്ള നക്ഷത്രമാകുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പതാകയാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു രാഷ്ട്രം ജനനമെടുത്തിരിക്കുന്നു. അങ്ങനെ ഇതാ ഇസ്രായേൽ അവിടെയായിരിക്കുന്നു.
The day of redemption is near. Man's hearts are failing for fear.
Just look at the bottom of the garment.
Be filled with the Spirit, your lamps trimmed and clear. Look up, your redemption is near.
Hallelujah.
False prophets are lying, God's truth they're denying, that Jesus the Christ is our God.
Amen.
Glory! But the revelation's come! Hallelujah!
So we'll walk where the apostles have trod.
Right in their same place. For the day of redemption is near. Man's hearts are failing for fear. Be filled with God's Spirit, your lamp trimmed and clear. Look up, your redemption is near.
Oh, Joseph, തന്റെ സഹോദരനായ ബെന്യാമീൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതവന്റെ ഇളയ സഹോദരനാകുന്നു. നിങ്ങളിപ്പോൾ ബെന്യാമീൻ അവിടെ നിൽക്കുന്നത് കാണുന്നു, അങ്ങ് ദൂരെയായി. അവിടെ എല്ലാം ഒരുക്കമായിരിക്കുന്നില്ലേ? ഗോത്രങ്ങൾ ഭൂമിയുടെ യഹൂദരുടേതാകുന്നു. തിരികെ അവിടെ എത്തിച്ചേരുകയും അവിടെ 144,000 പേർ അവരിൽ നിന്നും അവിടെ നിൽക്കും. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അവർ വരുന്നത് കാണുമ്പോൾ ആകുന്നു അവർ പറയും, ഇതാ ഞങ്ങൾ കാത്തിരുന്ന നമ്മുടെ ദൈവം ഇതാകുന്നു. അപ്പോൾ അവർ അവനെ കുത്തിയത് കാണും. ഇവ എവിടെ നിന്ന് നിനക്ക് കിട്ടി? അവൻ പറഞ്ഞു, എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച്. അവർ കരയുകയും വിലപിക്കുകയും ചെയ്യും. ഓരോ കുടുംബവും ദാവീദ് ഗൃഹത്തിന്റെയും നഫ്താലി ഗൃഹത്തിന്റെയും ഗോത്രങ്ങളും എല്ലാവരും ഓരോ കുടുംബവും തങ്ങളെ തന്നെ വേർതിരിക്കും. അവനവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അവർ അവനെക്കുറിച്ച് വിലപിക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. അവന്റെ സന്ദേശം എന്തായിരിക്കും? യോസഫ് പറഞ്ഞത് ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. യോസഫ് കുട്ടികളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവനവരെ നോക്കി. അവൻ തന്റെ അനുജനായ ബെന്യാമീനെ കണ്ടു. അവൻ എഫ്രൈമിനെ കണ്ടു. അവിടെയുള്ള മറ്റുള്ളവരെയും ഗാദിനെയും എല്ലാവരെയും കണ്ടു. കൂടാതെ 12 ഗോത്രങ്ങളും അപ്പോൾ 10 ഗോത്രങ്ങളായിരുന്നു അവന്റെ മുമ്പാകെ നിന്നു. അവരെല്ലാം അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. അവർ തന്റെ സഹോദരന്മാരാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ തന്റെ ഇളയവനായ ബെന്യാമീനെ നേരെ നോക്കി. അവന്റെ തൊണ്ട ഇടറാൻ തുടങ്ങി. അവരെല്ലാം തന്റേതാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ എന്താണ് പറഞ്ഞത്? എല്ലാ മനുഷ്യനും എന്നെ വിട്ടുപോകട്ടെ. അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു? അവർ കൊട്ടാരത്തിലേക്ക് പോയി. ഉൽപ്രാവണ സമയത്ത് അന്യജാതി സഭ എവിടേക്ക് പോകും? കൊട്ടാരത്തിലേക്ക് പോകും. മണവാട്ടി, ഹല്ലേലൂയ, മണവാട്ടി ഭൂമിയിൽ നിന്ന് ഉൽപ്രാവണ സമയത്ത് എടുത്തു മാറ്റപ്പെടും. അതിനുശേഷം അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ മണവാട്ടി അവിടെ ഉണ്ടാകുകയില്ല. അത് അവൻ തന്റെ സഹോദരന്മാരോട് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ആകുന്നു. അത് യഹൂദന്മാരാകുന്നു. അവനെ കുത്തിയവർ, അവനെ തള്ളിക്കളഞ്ഞവർ. എന്നാൽ അവന്റെ ഭാര്യയും അവന്റെ പ്രിയപ്പെട്ടവനും അവിടെയുള്ള അവന്റെ അടുത്ത സുഹൃത്തുക്കളും അവന്റെ സ്വന്തമായ ദൈവത്താൽ അയക്കപ്പെട്ട കൂട്ടാളികൾ മന്ദിരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, അവരെല്ലാം അവർക്കറിയില്ലായിരുന്നു. അവർ പറഞ്ഞു, ഓ, ഇത് മഹാനായ രാജകുമാരനാകുന്നു. അവർ പറയാൻ തുടങ്ങി. അവർ പരസ്പരം ഓ തങ്ങൾ ചെയ്ത ഈ കാര്യങ്ങളെപ്പറ്റി അവർ പറയാൻ തുടങ്ങി. അത് എഫ്രൈം ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ എഫ്രൈം അല്ല, എന്നാൽ അതിപ്പോൾ ഏതായിരുന്നു എന്ന് ഞാൻ മറക്കുന്നു. അതായത് അത് പറഞ്ഞു, ശരി, നമ്മുടെ സഹോദരനായ യോസഫിനെ നമ്മൾ കൊല്ലാൻ പാടില്ലായിരുന്നു. പറഞ്ഞു, നിങ്ങൾ നോക്കൂ, നമുക്കതിന്റെ പ്രതിഫലമാണ് ഇപ്പോൾ കിട്ടുന്നത്. രൂബേൻ പറഞ്ഞു, നമ്മുടെ സഹോദരനെ നമ്മൾ കൊല്ലാൻ പാടില്ലായിരുന്നു. പറഞ്ഞു, കാരണം നിങ്ങൾ നോക്കൂ, നമ്മൾ ചെയ്തതിനുള്ള പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. യോസഫ് അവിടെ നിന്നിരുന്നു. അവൻ എബ്രായ ഭാഷ മനസ്സിലാകുമെന്ന് അവർ കരുതിയില്ല, പക്ഷേ അവനത് അറിയാമായിരുന്നു. ചിലർ വിചാരിക്കുന്നത് സംസാരിക്കാൻ കഴിയില്ല, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് മനസ്സിലാകത്തില്ല, എന്നാൽ അവൻ അതിനെക്കുറിച്ചെല്ലാം അറിയുന്നു. അതെ, അവൻ അറിയാം. ജാതികളുടെ രാജ്യത്വം അന്യഭാഷയിലും അതിന്റെ വ്യാഖ്യാനങ്ങളിലും കൂടെ കടന്നു വന്നിരുന്നു. സ്വർണത്തിന്റെ തലയിൽ ആദ്യത്തെ തലഭാഗം അത് വീഴുന്നതിനു മുമ്പായിരുന്നു. എന്താണ് ആ ആദ്യത്തെ ജാതികളുടെ കാലം അവസാനിപ്പിച്ചത്? ഒരു ചുവരിൽ പതിഞ്ഞ അജ്ഞാത ഭാഷയുടെ ഒരു കൈയെഴുത്തും അത് വ്യാഖ്യാനിക്കാനും അതെന്തായിരുന്നുവെന്ന് പറയാനും കഴിവുള്ള ഒരു വ്യക്തിയിലും കൂടെയായിരുന്നു. അത് അതേ രീതിയിൽ പുറപ്പെട്ടു പോകുന്നു. ആമേൻ. അതകത്ത് പ്രവേശിച്ചതും പുറത്തേക്ക് പോകുന്നതും ഒരേ രീതിയിൽ തന്നെയാകുന്നു. അവർ സംസാരിക്കുന്ന ഭാഷകൾ അവന് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവർ കരുതിയിരുന്നു. എന്നാൽ അവനത് അറിയാമായിരുന്നു. അവർ പറഞ്ഞു, നമുക്കെന്താണ് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. അതിനുശേഷം അവർ ചെയ്തതിൽ അവർ ഖേദിക്കുന്നത് യോസഫ് കണ്ടിരുന്നു. ഇപ്പോൾ അവനവരുടെ സങ്കടവും അവർ അവനെ തള്ളിക്കളഞ്ഞതിന്റെ പശ്ചാത്താപവും കാണുകയും അതിനാൽ ഇപ്പോൾ അവന്റെ തൊണ്ട ഇടറാൻ തുടങ്ങിയിരുന്നു. തന്റെ സഭയെ ഭൂമിയിൽ നിന്ന് പിരിച്ചുവിടാനും അവളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാനും അവൻ തയ്യാറായിരുന്നു. അതിനുശേഷം മടങ്ങി വരികയും അപ്പോൾ ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും വിലപിക്കുകയും ചെയ്യുന്നതാകുന്നു. അവർ എന്താണ് ചെയ്തത്? രൂബേനും ബാക്കിയുള്ള എല്ലാവരും കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഹോ ഹോ. അവർ ഭയന്നു പോയിട്ട് പറഞ്ഞു, ഇതവനാകുന്നു. ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ അകത്തായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവൻ നമ്മളെ കൊല്ലും. ഇപ്പോൾ അവൻ നമ്മളിപ്പോൾ തന്നെ നശിപ്പിക്കപ്പെടാൻ പോകുകയാണെന്ന് നാം അറിയുന്നു. കാരണം ഇത് ഇത്രയും കാലം നമ്മിൽ നിന്ന് അകന്നു പോയിരുന്ന ആ യോസഫ് ആകുന്നു. അത് യോസഫ് ആകുന്നു, നമ്മുടെ സഹോദരൻ. ഇപ്പോൾ നമ്മൾ ശരിക്കും അതിനുവേണ്ടി അകത്തായിരിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങളതിനായി വ്യസനിക്കരുത്. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദൈവം എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞത്? അതിനാൽ ജാതികളായ നാം അതുകൊണ്ട്, അതായത് അവന്റെ നാമത്തിനു വേണ്ടി അവൻ വിളിച്ച് വേർപിരിച്ച ജനങ്ങളെ ദൈവം അതിനുവേണ്ടി അന്യജാതി സഭയുടെ ജീവൻ സംരക്ഷിക്കാൻ അത് ചെയ്തു. അത് മണവാട്ടിയാകുന്നു. അവനെ തള്ളിക്കളഞ്ഞ എല്ലാ ഗോത്രങ്ങളും വിലപിക്കും. അവർ ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും പറയും, ഞങ്ങളെ മറപ്പീൻ, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ. അവർ അത് നിരസിച്ചു. അവനെ ഭൂമിയിലെ സകല വംശങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ഇസ്രായേലിലെ ഓരോ കുലവും തങ്ങളെ തന്നെ വേർപെടുത്തും. അവർ കുലം കുലമായി പരസ്പരം വേർപിരിഞ്ഞുകൊണ്ട് പറയും, എന്തിനാണ് നാം അത് ചെയ്തത്? എങ്ങനെയാണ് നാം അവനെ തള്ളിക്കളയാൻ ഇടയായത്? എങ്ങനെ? അവിടെ അവൻ നിൽക്കുന്നു. നാം കാത്തിരുന്ന ദൈവമത അവിടെ നിൽക്കുന്നു. അവിടെ അവനാകുന്നു. അവന്റെ കൈകളിൽ ആണിപ്പാടുകളുണ്ട്. നാം അത് ചെയ്തിരിക്കുന്നു. അതാണ് അവരുടെ സഹോദരന്മാർ അവിടെ വെച്ച് പറഞ്ഞത്. അവർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, നമ്മൾ വിറ്റുകളഞ്ഞ യോസഫ് അതാ അവിടെയാകുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. ഓ, അവർ ഭ്രമിച്ചുപോയി. അവർ കരയുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം ഓരോരുത്തരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾ വ്യസനിക്കേണ്ട, കാരണം ദൈവമാണ് ഇതെല്ലാം ചെയ്തത്. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചു. ദൈവം എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചു. വെളുത്ത മനുഷ്യർ, കറുത്ത മനുഷ്യർ, തവിട്ട് മനുഷ്യർ, മഞ്ഞ മനുഷ്യർ, എല്ലാ മനുഷ്യരുമാകുന്നു. ദൈവം എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചു. അവൻ ജാതികളെ സൃഷ്ടിച്ചു, യഹൂദനെ സൃഷ്ടിച്ചു, അവൻ എല്ലാം സൃഷ്ടിച്ചു. അതെല്ലാം അവന്റെ മഹത്വത്തിന് വേണ്ടിയാകുന്നു. ഒരന്യജാതിയായ മണവാട്ടിയെ സ്വീകരിക്കാൻ യഹൂദന്മാർ നിരസിക്കപ്പെടേണ്ടിയിരുന്നു. അതാണ് ഈ മാതൃകകളെല്ലാം ഉണ്ടാകാൻ കാരണമായിരിക്കുന്നത്. അങ്ങനെ അന്യജാതിയായ മണവാട്ടിയും അവളോടൊപ്പം അവളുടെ സന്തതികളും ആ മഹത്വമേറിയ പെന്തിക്കോസ്ത് സഭ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെടുകയും പുനരുത്ഥാനത്തിന്റെ എല്ലാ ശക്തിയും അവരിൽ വസിക്കുകയും ഏതെങ്കിലും ഒരു ദിവസം ഉൽപ്രാപണത്തിലേക്ക് പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ യേശുവിന്റെ സന്നിധിയിൽ പോകാനായി ഉയർത്തെഴുന്നേൽക്കും. അവൻ മടങ്ങി വരുമ്പോൾ അവൻ എല്ലാവരെയും പിരിച്ചുവിടുന്നു. തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടിയാകുന്നു. ഇപ്പോൾ സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് തിരുവെഴുത്തുവിടെ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഓ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കാണും. ഇപ്പോൾ അവൻ തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്, ഉൽപ്രാപണത്തെ കുറിച്ചല്ല. അവനെ കൊത്തിത്തുളച്ചവരും അവനെ കാണും. അധ്യായം 7 വാക്യം 1 അല്ലെങ്കിൽ 1 അധ്യായത്തിന്റെ വാക്യം 7, ഏത് കണ്ണും അവനെ കൊത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. അതിനുശേഷം അവൻ ആ മഹത്തായ ഉദ്ധരണി നൽകുന്നു. ഇതാരാകുന്നു? ആരെയാണ് അവൻ അന്വേഷിക്കാൻ പോകുന്നത്? ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ഞാൻ എ തൊട്ട് ഇസഡ് ആകുന്നു. യവന ഭാഷയിൽ എയും ഇസഡും യവന ഭാഷയിലെ അക്ഷരമാലയാകുന്നു. പ്രവർത്തികൾ 2:36, അപ്പോൾ പത്രോസ് പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അല്ലെങ്കിൽ ഇല്ല, എന്നോട് ക്ഷമിക്കണം, അത് തെറ്റായി ഉദ്ധരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. യോഹനാൻ 14:7-12, തോമസ് അവനോട് പറഞ്ഞു, കർത്താവെ, പിതാവിന് ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. പറഞ്ഞു, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിന് ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. ഒരിക്കൽ ഞാൻ ഒരാളോട് ഇത് പറയുകയുണ്ടായി. ആ മഹിള പറഞ്ഞു, ഒരു നിമിഷം ശ്രീമാൻ ബ്രഹാം. പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഒന്നാണ് ഇരുവരും. ഞാൻ പറഞ്ഞു, എന്നാൽ ഇത് അത്തരത്തിലുള്ളതല്ല. അവൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഞാൻ കാണുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്റെ ഭാര്യയെ കാണുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഇല്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ അവർ മറ്റൊരു തരത്തിലുള്ളവരാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുമ്പോൾ പിതാവിനെ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് അത് മതിയായിരുന്നു. അതിനാൽ വിശുദ്ധ യോഹനാൻ അല്ലെങ്കിൽ 1 യോഹനാൻ 5:7-8 അത് കുറിച്ചെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാകുന്നു. 1 യോഹനാൻ 5:7-8 തിരുവെഴുത്ത് പറയുന്നു, ഇതിന്റെ വക്താവ് യേശു തന്ന ഈ വെളിപാട് എഴുതിയ അതേ മനുഷ്യൻ. അവൻ പറഞ്ഞു, സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്ന 3 പേരുണ്ട്, പിതാവ്, വചനം, വചനം പുത്രനാകുന്നു, പിതാവും വചനവും പരിശുദ്ധാത്മാവും, ഇവ 3 ഒന്നാകുന്നു. ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ 3 ആത്മാവ്, ജലം, രക്തം. ഈ 3 സാക്ഷ്യം ഒന്ന് തന്നെ. അവ ഒന്നല്ല, എന്നാൽ ഈ 3 സാക്ഷ്യം ഒന്ന് തന്നെ. നിങ്ങൾക്ക് പുത്രനില്ലാതെ പിതാവുണ്ടാകില്ല, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലാതെ പിതാവോ അല്ലെങ്കിൽ പുത്രനോ ഉണ്ടായിരിക്കാൻ കഴിയില്ല. ശരി, എന്നാൽ നിങ്ങൾ വെള്ളം, രക്തം, ആത്മാവ്, അതാണ് അവന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ. ഒരു സ്വാഭാവിക ജനനം നടക്കുമ്പോൾ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? 1 അത് വെള്ളമാകുന്നു. 2 കാര്യം രക്തമാകുന്നു. അത് ശരിയാണ്. അടുത്ത കാര്യം ആത്മാവാകുന്നു. ഈ കുഞ്ഞ് അതിന്റെ ശ്വാസം പിടിക്കുന്നു, ശ്വസിക്കാൻ തുടങ്ങുന്നു. ജലം, രക്തം കൂടാതെ ആത്മാവ് എന്നീ കാര്യങ്ങൾ സ്വാഭാവിക ജനനത്തിന് ഘടകമായി തീരുന്നു. കൂടാതെ ആത്മീയ ജനനം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജലസ്നാനം, വിശ്വാസത്താൽ നീതീകരണം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, വെള്ളം. അടുത്തത് എന്താണ്? രക്തം, വിശുദ്ധീകരണം, വൃത്തിയാക്കൽ, അതിനെ പുറത്താക്കുന്നു. അവിടെയാണ് നസ്രായനക്കാരായ നിങ്ങൾ ജനങ്ങൾ പരാജയപ്പെട്ടത്. നിങ്ങൾ അത്രയും ദൂരം പോയി, അവിടെ നിന്നും മുന്നോട്ട് പിന്നെ പോയില്ല. ബലിപീഠത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട പാത്രം സേവനത്തിന് തയ്യാറാണ്, എന്നാൽ സേവനത്തിൽ ആയിട്ടില്ല. അവർ ഭാഗ്യവാന്മാർ. ആശംസകൾ. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. പാത്രം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, അത് സത്യമാണ്. അത് കന്യകമാരെ പോലെയാണ്. കന്യക എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധമായ, വിശുദ്ധമായ, മായമില്ലാത്ത, വിശുദ്ധീകരിക്കപ്പെട്ടത് എന്നാകുന്നു. 5 പക്കൽ എണ്ണയുണ്ടായിരുന്നു, 5 പക്കൽ എണ്ണയില്ലായിരുന്നു. 5 നിറഞ്ഞവരായിരുന്നു, മറ്റുള്ളവർ വിശുദ്ധീകരണത്തിൽ മാത്രമായി ശേഷിച്ചിരുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും, പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അതെ, അവനവരുടെ മേൽ കൈവച്ച ശേഷം അവർ അപ്പോൾ രക്ഷിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ശേഷം അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ശരിയാണ്. വെള്ളം, രക്തം, ആത്മാവ്, യേശു വന്ന് ഒരു സഭയെ കഴുകാനും വെടിപ്പാക്കാനും ഒരു സഭയെ ശുദ്ധീകരിക്കാനും അതിനാൽ അവന് കടന്നുവന്ന് ജീവിക്കാനും ഇടയാകുന്നു. തന്റെ സ്വന്തം രക്തം കൊണ്ട് നമ്മുടെ ലൈംഗിക ജനനത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാൻ അവൻ തന്റെ സ്വന്തം ദൈവത്താൽ ജനിച്ച രക്തം നൽകി. എന്നിട്ട് അവൻ തന്നെ അതിലേക്ക് കടന്നു വരേണ്ടതിന് ഒരു വിശുദ്ധമായ ഒരു പാത്രമാകുന്നതിനിടയാക്കി. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ കാണുകയില്ല, എങ്കിലും നിങ്ങൾ എന്നെ കാണും. കാരണം ഞാൻ വ്യക്തിപരമായി സർവനാമമാക്കുന്നു. ലോകാവസാനം വരെയും നിങ്ങളോട് കൂടെയും നിങ്ങളിലുമായിരിക്കും. ആമേൻ. അവസാനം വരെയും ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളിലുമായിരിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളിൽ ചെയ്യും. വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും. ദൈവം സഭയിലാകുന്നു. ഓ എന്റെ ദിവ്യത്വം, സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, പിതാവ്, വചനം, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഇപ്പോൾ നിങ്ങൾ വിശദീകരിക്കപ്പെടാതെ തന്നെ രക്ഷിക്കപ്പെടാൻ കഴിയും. നിങ്ങൾക്ക് വിശദീകരിക്കപ്പെടാൻ കഴിയുകയും പരിശുദ്ധാത്മാവ് ഇല്ലാതെയുമാകാം. ശരിയായ വിശദീകരിക്കപ്പെട്ട ആത്മാവ് ആത്മാവിൽ നിറയാതെ തന്നെയാകാം. നിങ്ങളുടെ ഹൃദയത്തെ വിശദീകരിക്കുകയും നിങ്ങളുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും അതിലെന്തെങ്കിലും ഒന്നിനാൽ നിറയ്ക്കാതെയും ആകാൻ കഴിയും. അതാണ് അവൻ പറഞ്ഞത്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, മടങ്ങി ചെല്ലുന്നു. അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. അകത്തേക്ക് കടന്നു വരുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും 7 മടങ്ങ് വല്ലാതെയാകും. അതുതന്നെയാണ് നിങ്ങൾ പിൽഗ്രിം ഹോളിനെസ്സുകാർക്കും നസ്രായൻകാർക്കും അങ്ങനെയുള്ളവർക്ക് സംഭവിച്ചത്. നിങ്ങളത് സ്വീകരിച്ചു. അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങുകയും അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുകയും നിങ്ങളതിനെ ഇത് പിശാചാകുന്നു എന്ന് വിളിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ നിന്ദിക്കുകയും അതിനശുദ്ധമായ ഒരു കാര്യമെന്ന് വിളിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങളുടെ സഭ എവിടെയെത്തിയെന്ന് നിങ്ങൾ കണ്ടോ? അവളെ വിട്ട് പുറത്തു വരൂ. നാഴിക ഇതാകുന്നു. യേശു ക്രിസ്തുവിന്റെ വെളിപാട് പഠിപ്പിക്കപ്പെടുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകടനങ്ങളുടെ ശക്തിയിൽ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തിരിക്കുന്നു. ഇപ്പോൾ അവനിലുള്ള ദിവ്യത്വം, 1 തിമോത്തിയോസ് 3:16. ദൈവഭക്തിയുടെ മർമ്മം സമതമാമണ്ണം വലിയതാകുന്നു. കാരണം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ലോകത്തിൽ വിശ്വസിക്കപ്പെടുകയും തേജസ്സിലെടുക്കപ്പെടുകയും ചെയ്തു. ഓ, അങ്ങനെ അത് തുടർന്ന് പോകാൻ കഴിയും. എന്നാൽ നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? 8-ാം വാക്യത്തിന്റെ അവസാനത്താകുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് 9-ാം വാക്യമാകുന്നു, പത്മസ് ദർശനം. ഓ, നമുക്കായി മഹത്തായ കാര്യങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളത് ശരിക്കും ചെയ്യുന്നുണ്ടോ? ദൈവം തന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി. അവൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണെന്നും ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി നമ്മുടെ പാപങ്ങളെ നീക്കിക്കളയാൻ വേണ്ടിയാണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഈ അവസാന നാളുകളിൽ അവൻ തന്റെ സഭകളിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു, സ്വയം വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ സഭയിൽ തുടരുന്ന ഈ കാര്യങ്ങൾ തന്നെ ഈ സന്ദേശത്തിന്റെ അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക. അതായത്, തിരുവെഴുത്ത് ഈ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നില്ലെങ്കിൽ അത് കൃത്യമായും അതേപോലെ തന്നെയാകുന്നു. അത് കൃത്യമായും എഫെസൂസ് കാലഘട്ടത്തിലും കൂടാതെ പെർഗമസിലും തുയഥൈരയിലും അങ്ങനെ താഴോട്ട് ഓരോ കാലഘട്ടത്തിലും അവർ ചെയ്തില്ലേ എന്ന് നോക്കുക. ലൂഥർ എങ്ങനെ ചെയ്യുമെന്നും വെസ്ലി എങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. കൂടാതെ ഈ പെന്തക്കോസ്റ്റ് മതവിഭാഗം എപ്രകാരം ഒരു ലാവോദിക്കയിലേക്ക്, ഒരു ശീതോഷ്ണമായ അവസ്ഥയിലേക്ക് പോകുമെന്നും, എന്നാൽ അതിനിടയിൽ അവൻ തന്റെ ജനങ്ങളെ അതിൽ നിന്നും വലിച്ചെടുത്തിരിക്കും. അത് ശരിയാണ്, അത് കൃത്യമായും ശരിയാണ്. നാം അവസാനത്തിലായിരിക്കുന്നു. ഓ, ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. കൂടാതെ ഓ, ഞാൻ സ്വയം പിരിഞ്ഞു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കളെയും കാര്യങ്ങളെയും നോക്കുക. കൂടാതെ ലോകത്തെയും അതിൽ കടന്നുകൂടിയിരിക്കുന്ന ഇരുട്ടിനെയും നോക്കുക. അതിനുശേഷം കർത്താവിന്റെ വരവും എത്രയധികം അടുത്തു വരികയാണെന്നുള്ള കാര്യം ചിന്തിക്കുക. നാം ഈ കാലഘട്ടത്തിന്റെ അവസാനത്തായിരിക്കുന്നു. മനുഷ്യർ നിർജീവന്മാരാകുന്നു. എല്ലായിടത്തും എല്ലാവരും എല്ലാ സമയത്തും ഇത് റേഡിയോയിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു വ്യോമാക്രമണത്തിന് തയ്യാറായിക്കൊള്ളുക. അകത്ത് ഇതെടുക്കുക, അകത്ത് അതെടുക്കുക, എന്നിട്ട് അടുത്തറയിലേക്ക് ഇറങ്ങുക. അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒളിക്കും? അതിൽ നിന്ന് ഒളിക്കാൻ കഴിയില്ല. ശരി, അത് 150 അടി നിലത്തിനടിയിലേക്ക് പോകും. 150 മൈൽ ചതുരാകൃതിയിൽ പോകും. എന്തിന്? അതിന്റെ ഞെട്ടൽ തന്നെ. അതിവിടെ അടിക്കുകയാണെങ്കിൽ അത് ഇന്ത്യാനാപോലീസിനെ നിലം പരിശായി ഇളക്കിക്കളയും. എന്തിന് അത് ഇന്ത്യാനാപോളിസിനെ തുണ്ടം തുണ്ടമാക്കും, ഇവിടെ തന്നെ ലൂയിവില്ലയിൽ അടിക്കും. നോക്കൂ, അതിലൊന്നിന്റെ കാര്യമാകുന്നു, അതിനപ്പുറം അവർക്ക് എന്താണുള്ളതെന്ന് പറയാൻ പ്രയാസമാണ്. കൂടാതെ നോക്കൂ, നിങ്ങൾക്കത് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്കറിയാമോ, റഷ്യക്കത് ചെയ്യേണ്ടതില്ല, ക്യൂബയ്ക്കത് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലം, അങ്ങ് ദൂരെയുള്ള ഒരു അൽക്കാട്രാസിന്റെ വലുപ്പമുള്ള തീരെ ചെറിയ സ്ഥലത്ത് നിന്ന് അത് ചെയ്യാൻ കഴിയും. ലോകത്തെ മുഴുവൻ അതിന് മൂടാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അവരെ എല്ലാം ഒരേ നിരയിലാക്കി കൊണ്ടുവന്നിട്ട് ഒരു ചരട് വലിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾക്ക് യാതൊരു സൈന്യത്തിന്റെയും ആവശ്യമില്ല. നിങ്ങൾക്കത് ചെയ്യാൻ പിശാചിന്റെ കൈകളിൽ ഒരു മതഭ്രാന്തൻ മതി. അത് കൃത്യമായും ശരിയാണ്, അവനത് ചെയ്യും. അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കും, അതോടെ എല്ലാം കഴിഞ്ഞിരിക്കും. എന്നാലോ, ഈ അനുഗ്രഹീതമായ കാര്യം നിങ്ങൾക്ക് നൽകട്ടെ. അതത്രയും അടുത്തു വരുന്നതായി നാം കാണുമ്പോൾ, പ്രഭാതം പൊട്ടിവിടരുന്നതിനു മുമ്പേ അത് സംഭവിക്കാൻ കഴിയുമെന്ന് കാണുമ്പോൾ ആകുന്നു. ഓർക്കുക, അത് സംഭവിക്കുന്നതിനു മുമ്പ് സഭ വീട്ടിലേക്ക് പോകുന്നു, ഉൽപ്രാവണം അതിനു മുമ്പായി നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ വളച്ചൊടിയാൻ ഇടയാകാതിരിക്കട്ടെ. ഓർക്കുക, യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ, ലോത്തിന്റെ നാളുകളിൽ സംഭവിച്ചതുപോലെ തന്നെ. ഓർക്കുക, ഒരു മഴ പെയ്യുന്നതിനു മുമ്പ് തന്നെ നോഹ പെട്ടകത്തിനകത്തായി കഴിഞ്ഞിരുന്നു. നോക്കൂ, നോഹ പെട്ടകത്തിനകത്തായിരുന്നു, അവനെ വെള്ളത്തിൽ മേലെ കൂടെ വഹിക്കപ്പെട്ടു, അതിൽ കൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. അങ്ങനെ ഇപ്പോൾ നോഹ ഒരു യഹൂദന്മാരുടെ മാതൃകയായിരുന്നു. എന്നാൽ ഹാനോക്ക് മരിക്കാതെ വീട്ടിലേക്ക് പോയി. ഹാനോക്ക് പോകുന്നത് നോഹ കണ്ടപ്പോൾ ആ പെട്ടകത്തിൽ കയറാൻ സമയമായി എന്നവൻ അറിഞ്ഞിരുന്നു. അത് ശരിയാണ്, ഹാനോക്ക് വീട്ടിലേക്ക് പോയപ്പോൾ അത് നോഹയുടെ അടയാളമായിരുന്നു. അന്യജാതികളുടെ സഭ എടുക്കപ്പെടുന്ന ഉടനെ തന്നെ അവൻ സ്വയം അവനെ തന്നെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്നു. നോക്കൂ, അത് ശരിയാണ്. ഓർക്കുക, ലോത്തിന്റെ കാലത്ത് യേശു പറഞ്ഞതുപോലെ, തീയുടെ ഒരു അംശം പോലും ഭൂമിയിൽ പതിക്കുന്നതിനു മുമ്പ് തന്നെ ആ ദൂതൻ പറഞ്ഞു, ബദ്ധപ്പെടുക, ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. തീ കത്തുന്നതിനു മുമ്പ് തന്നെ ലോത്തും കുടുംബവും അവിടെ നിന്നും പുറത്തായി കഴിഞ്ഞിരുന്നു. അതിനാൽ മഹാകഷ്ടം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ഉൽപ്രാവണം കടന്നു വന്നിരിക്കും. മഹാകഷ്ട സമയം പലരും ആ വിഷയത്തിൽ കൂട്ടിക്കലക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ ആഴ്ച കർത്താവിന്റെ സഹായത്താൽ നമുക്കത് നേരെയാക്കാം. ഓർക്കുക, നിങ്ങൾ ഒരു മഹാക്ലേശ കാലം നോക്കിക്കൊണ്ടിരിക്കുന്നു. അതായിരിക്കുന്നത് നിങ്ങളത് തിരുവെഴുത്തുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത് യാക്കോബിന്റെ ക്ലേശകാലമായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ, അത് അവൻ വിഷമിച്ച സമയമായിരുന്നു. അതിന് അന്യജാതികളുമായി യാതൊന്നും ചെയ്യാനില്ല, അന്യജാതികൾക്ക് അതുമായി യാതൊന്നും ചെയ്യാനില്ല. അതിനെ താരതമ്യപ്പെടുത്താൻ തിരുവെഴുത്തിൽ യാതൊന്നുമില്ല. അന്യജാതികളുടെ സഭ ഉൽപ്രാവണത്തിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കാത്തിരിക്കുന്നത് വെള്ളം രക്തമായി മാറും, അതുപോലുള്ള കാര്യങ്ങളാകുന്നു. അത് വീണ്ടും ഇസ്രായേലിലേക്ക് വരും. അത് പിന്നീട് തിരികെ മോശയും ഏലിയാവും അവർ മടങ്ങി വരുമ്പോഴാകുന്നു. ഏലിയാവ് നാലാം തവണ ആത്മാവിൽ തിരികെ എത്തുന്നു. അവരിൽ ആരും മരിച്ചിട്ടില്ല. അല്ലെങ്കിൽ മോശ മരിച്ചു, അവനെ എവിടെ അടക്കം ചെയ്തുവെന്ന് അവർക്കറിയില്ല. അതിനുശേഷം മുതൽ എവിടെയെങ്കിലും അതിനിടയ്ക്കായി അവൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. കാരണം രൂപാന്തരണ പർവ്വതത്തിൽ അവൻ അവിടെ യേശുവിനോട് സംസാരിക്കുകയായിരുന്നു അവൻ, അല്ലേ? നോക്കൂ, അതുകൊണ്ട് അവർ തിരികെ വന്ന് കൊല്ലപ്പെടും. സോദോം എന്ന് വിളിക്കപ്പെടുന്ന നഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അവിടെ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതുമായ യെരുശലേം അവർ യഹൂദന്മാരോട് പ്രസംഗിക്കുകയും ഭൂമി അടിക്കുകയും ആകാശമടക്കുകയും ഇത്യാദി കാര്യങ്ങൾ അവർ ചെയ്യും. അന്യജാതികളുടെ ശുശ്രൂഷയുടെ അവസാനം അതുമായി ബന്ധപ്പെടുത്തുകയും തുടരുകയും ചെയ്യും. അന്യജാതികൾ വീട്ടിലേക്ക് പോകും, ആ ശുശ്രൂഷ തുടരുകയും ചെയ്യും. അവിടെ എല്ലാത്തിന്റെയും നാശമുണ്ടാകും. ഭൂമിയുടെ മുന്നിൽ രണ്ട് ഭാഗം വീടുപോകും. അതുപോലെ എല്ലാ കാര്യങ്ങളും ആകുന്നു. അവരുടെ മൃതദേഹങ്ങൾ തെരുവിൽ കിടക്കുമ്പോൾ മൂന്ന് ദിവസം അതേത് തരത്തിലായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. തെക്കേ അമേരിക്കയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഈ ചിത്രങ്ങൾ നോക്കൂ. അവർ അവിടെ ഒരു പെന്തിക്കോസ്റ്റ് മിഷനറിയെ കൊന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ തെരുവിൽ കിടക്കുകയും കൂടാതെ അദ്ദേഹവും രണ്ട് ചെറിയ കുട്ടികളുമായിരുന്നു. കൊച്ചു പെൺകുട്ടിയും അവളുടെ ചെറിയ വയറും ഇതുപോലെ വീർത്തു വന്നു. അവരെ കുഴിച്ചിടാൻ പോലും അവർ തയ്യാറായില്ല. അതിന്റെ അടുത്തുകൂടി അവർ നടന്നു. ഇതുപോലെ അവരുടെ മേൽ അവർ തുപ്പുകയും അങ്ങനെ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസങ്ങളായിരുന്നു. സഹോദരൻ കോപ്പ് ചിത്രം പകർത്തിയെടുത്തിരുന്നു. എന്റെ മക്കളത് വീട്ടിലുണ്ട്, നോക്കൂ. അവർ ചെയ്യുന്ന രീതി അതാകുന്നു. അതിനുശേഷം അവർ പരസ്പരം സമ്മാനങ്ങളയക്കുന്നു. അത് തിരുവഴുത്തിൽ എങ്ങനെ താരതമ്യപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുക. എന്ത് സഭയാണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കാണുക. അത് ശരിയാണ്, അത് വളരെ അടുത്തായിരിക്കുന്നു. ഇപ്പോൾ ഒരു പാമ്പിനെ പോലെ അത് നേരെ മുമ്പോട്ട് നീങ്ങുന്നു. അതിന് കഴിയുന്നത്രയും തന്ത്രശാലിയായി അതിന്റെ അടയാളങ്ങളും കാര്യങ്ങളും ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നതിന്റെ കർത്താവിനിക്ക് 33 നൽകിയ പ്രവചനം നോക്കുക. അവർ സ്ത്രീകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കും. വോട്ടിംഗിൽ അവർ തെറ്റായ വ്യക്തിയെ തെരഞ്ഞെടുക്കും. ഏഴ് കാര്യങ്ങൾ നൽകപ്പെടുകയുണ്ടായി. അവയിൽ അഞ്ചെണ്ണം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കാര്യം എന്നത് ഒരു മഹതിയായ സ്ത്രീ, ഒരു സഭ, ഒരു ശക്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഐക്യനാടുകളെ ഭരിക്കുന്നതിനെ ഏറ്റെടുക്കും. അതിനുശേഷം ഞാൻ അതിനെ ചാരം പോലെ കിടക്കുന്നത് കാണുകയും അവിടെ അത് അതിന്റെ അവസാനത്തെത്തുകയും ചെയ്തു. അത് അന്ത്യസമയമായിരുന്നു. അത് പറയുകയുണ്ടായി, അവർക്ക് ഓടിക്കാൻ കഴിയുന്ന ഒരു യന്ത്രമുണ്ടായിരിക്കും, അതിലവർക്ക് ഒരു ഡ്രൈവർ ആവശ്യമുണ്ടായിരിക്കില്ല, അവർ അത് പരിപൂർണമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞു 11 വർഷങ്ങൾ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവിടെ അത് വായന പത്രങ്ങളിലായിരിക്കുന്നു, നിങ്ങൾക്ക് കഴിയില്ല, അത് നിഷേധിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ തന്നെ അത് വായന പത്രങ്ങളിലായിരിക്കുന്നു. മാജിനോട്ട് ലൈൻ നിർമ്മിക്കുന്നതിന് 11 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു, ജർമ്മൻകാർ അമേരിക്ക വെറുതെ പ്രസിഡന്റ് റൂസ്വെൽറ്റ് അവരുടെ എല്ലാവരുടെയും മേൽ തെമ്മാടിയായിരിക്കും. അത് ശരിയുമാണ്, അവനായിരുന്നു. നിങ്ങൾ ജനാധിപത്യക്കാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാകുന്നു, അതിപ്പോൾ ഒരു ജനാധിപത്യമോ അല്ലെങ്കിൽ പ്രജാധിപത്യമോ അല്ല, ഇത് യേശു ക്രിസ്തു ആകുന്നു, ദൈവപുത്രൻ. നാം അവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ജനാധിപത്യക്കാരനോ അല്ലെങ്കിൽ പ്രജാധിപത്യക്കാരനോ യാതൊന്നുമല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നു. അപ്പോൾ അതെന്തായാലും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. കൂടാതെ ഇവിടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം അത് ഏത് തരത്തിൽപ്പെട്ട വിശ്വാസഘാതകനാണെന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതാകുന്നു. ആ യന്ത്രങ്ങളെടുത്ത് അവയെ ഉറപ്പിച്ചു വെക്കുക. അവിടെ നിങ്ങൾ ശ്രീമാൻ നിക്സന് വോട്ട് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ ഈ മറ്റേ ആൾക്കും വോട്ട് ചെയ്യണം, അതേസമയം തന്നെ ചെയ്യണം. എഡ്ജെ എഡ്ഗർ ഹൂവർ ഈ യന്ത്രങ്ങൾ വലിച്ചു പുറത്തെടുത്തു. എത്രപേർ അത് വായിച്ചിട്ടുണ്ട്? എന്തിന്? ഉറപ്പായും ഇത് മുഴുവൻ പത്രങ്ങളിലും വാർത്തകളിലും മറ്റെല്ലാത്തിലും ഉണ്ടായിരിക്കുന്നു. നാം എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ക്രിസ്തുവല്ലാതെ സത്യസന്ധമായി യാതൊന്നുമില്ല. ആമേൻ. ഓ, അനുഗ്രഹീതമായ പഴയ പുസ്തകം അതാകുന്നു ഇത്. അതൊന്നു മാത്രമാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും നിങ്ങളോട് പറയുന്നത്. അതെ ശ്രീമാൻ, അത് ഈ അനുഗ്രഹീതമായ പഴയ പുസ്തകമാകുന്നു. ഓ, അതെന്നെ അവനെ സ്നേഹിക്കാനിടയാക്കുന്നു. അത് നിങ്ങൾ ഇടയാക്കുന്നില്ലേ? ആമേൻ. എത്ര മഹത്തായ ദിവസമാണ് നമുക്ക് മുന്നിലായി കിടക്കുന്നത്. സുഹൃത്തുക്കളെ, യേശു ക്രിസ്തുവിന്റെ വെളിപാട് അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തന്റെ ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു. അതിനാൽ സഭായുഗങ്ങളിലൂടെ അതറിയപ്പെടാൻ വേണ്ടി ആ കാര്യങ്ങൾ നമുക്കായി കരുതി വെച്ചിരിക്കുന്നു. കർത്താവ് ഇപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാം. പിയാനോ വായിക്കുന്നവർ ആരായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഞങ്ങൾക്കൊരു ചെറിയ രാഗം നൽകുക. യേശുവിൻ നാമം നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ന് രാവിലെ സമയം ഇവിടെ ഈ കൂടാരത്തിൽ നമുക്കിടയിൽ അപരിചിതരുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അവരുടെ കൈകൾ പിടിച്ച് കുലുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ ക്ഷണിക്കുക, നിങ്ങളോടൊപ്പം വീട്ടിലേക്ക് പോകുക. കൂടാതെ മറ്റെന്താണ്, ഒപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുക. എല്ലാവരും തീർച്ചയായും അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി 7 മണിക്ക് യോഗം ആരംഭിക്കുമെന്ന് ഓർക്കുക. 7:30 ഞാൻ സംസാരിക്കുന്നതാണ്. പത്മോസിലുണ്ടായ ദർശനം നാളെ രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആദ്യത്തെ സഭാകാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. എഫേസൂസ് എന്ന സഭാകാലഘട്ടമാകുന്നു. ഇപ്പോൾ നാം പാടാൻ പോകുന്നു, യേശുവിന്റെ നാമം നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുവിൻ. നമ്മുടെ ഈ ചെറിയ കൂടാരത്തിന്റെ പിരിച്ചുവിടുന്നതിനുള്ള പാട്ടാകുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി ഇപ്പോൾ ഇത് പാടട്ടെ. ശരി. ഇപ്പോൾ അടുത്ത വരി പാടുന്നതിനു മുമ്പ് ഞാൻ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പെന്തക്കോസ്റ്റുകാരും കത്തോലിക്കക്കാരും നാസറീൻകാരും പിൽഗ്രിം ഹോളിനെസ്സുകാരും എല്ലാവരും അവരുടെ അടുത്തുള്ളവരുടെ അടുക്കൽ എത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും കൈപിടിച്ച് കുലുക്കുക. നിങ്ങളുടെ വശത്തായും നിങ്ങളുടെ പിന്നിലായും പറയുക, ക്രിസ്തീയ തീർത്ഥാടകനായ സുഹൃത്തെ, ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങളുമായുള്ള കൂട്ടായ്മയിൽ സന്തോഷമുണ്ട്. നമുക്കിതൊരു മികച്ച സമയമായിരുന്നുവെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്രകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ജനങ്ങളുമായി കൈപിടിച്ചു കുലുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ പിന്നിലും നിങ്ങൾക്ക് ചുറ്റുമായുള്ളവരോട് പറയുക. Hey. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട്